Thank you, Brother Armand.
Lord bless you. Good morning, friends. It's nice to be here in the tabernacle.
നന്ദിയുണ്ട് സഹോദരൻ നോർമാൻ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹിതരെ, നിങ്ങൾക്ക് പ്രഭാതവന്ദനം. ഇന്ന് രാവിലെ സമയം വീണ്ടും ഈ കൂടാരത്തിലായിരിക്കുന്നത് നന്നായിരിക്കുന്നു. ഞാൻ കടന്നു വരുമ്പോൾ അന്യഭാഷയിൽ കൂടെ പ്രവചനവും അതിന്റെ വ്യാഖ്യാനവും പോയിക്കൊണ്ടിരുന്നത് പിന്നിൽ നിന്ന് ഞാൻ കേൾക്കുകയായിരുന്നു. ഞാൻ കൂടെയുണ്ടായിരുന്നവരോട് പറഞ്ഞു, ആ മുറിയും നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് എനിക്കറിയില്ല, ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ചിട്ടില്ല, അത് സഹോദരൻ ഹീഗിൻ ബോധമായിരുന്നു. ആ വ്യക്തി തന്നെയെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് കുലുക്കിയിട്ട് നീണ്ട സമയമായിട്ടുണ്ട്. എന്നാൽ കൃത്യമായും ഞാൻ സംസാരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇന്ന് രാവിലെ സമയം അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് കൃത്യമായും ശരിയാകുന്നു. അദ്ദേഹത്തിന് അതറിയില്ലായിരുന്നു. ഞാൻ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ സ്വയമായി കുറച്ച് നേരത്തിന് മുമ്പായി അറിയില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം തന്നെ അതിപ്പോൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാം കർത്താവ് യേശുവിന്റെ നാമത്തിൽ അവന്റെ സുരക്ഷിതമായ ചിറകുകൾക്കടിയിൽ കൂടിയിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷിക്കുന്നു. ഇപ്പോൾ വളരെ പേർ നിൽക്കുകയും ഈ സ്ഥലം തിങ്ങി നിറഞ്ഞിരിക്കുന്നത് കാണുകയും ചെയ്യുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. കഴിയും വേഗം തന്നെ ഒരു വലിയ കൂടാരമുണ്ടാക്കി ഇത് വ്യത്യസ്തമാക്കുന്നതാണ്. എനിക്കിപ്പോൾ ഉടനെ തന്നെ ഫീനിക്സ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ ഞാനിവിടെ ആയിരുന്നിട്ട് തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് മുമ്പായി തിരുവത്താഴം എന്ന വിഷയത്തെ സംസാരിച്ചിരുന്നു. തിരുവത്താഴം എന്ന് പറയുന്നത് അപ്പം എടുക്കുന്നതല്ല, എന്നാൽ ആരോടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്നാകുന്നു അത് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ സമയം ഞാൻ സ്വല്പം നീണ്ടുപോയാൽ നിൽക്കുന്നവർക്ക് വേണ്ടി ആരെങ്കിലും കുറച്ചുനേരം ഇരിപ്പിടം മാറിക്കൊടുത്താൽ അത് പ്രശംസനീയമായിരിക്കും. അവരും കുറച്ചുനേരം ഇരിക്കുന്നതിനിടയാകട്ടെ.
I am concerned of this time that we're living in. I am very, very much concerned. When I see the things happening,
നാം ജീവിക്കുന്ന ഈ കാലത്തെക്കുറിച്ച് ഞാൻ ബോധ്യമുള്ളവനാകുന്നു. ഞാൻ വളരെ വളരെയധികം ബോധ്യമുള്ളവനാകുന്നു. ഞാൻ ഓരോ കാര്യങ്ങൾ സംഭവിച്ചു കാണുമ്പോൾ എന്തോ എന്റെ ഉള്ളിൽ എന്നെ ഉത്തേജിപ്പിക്കുന്നു. എന്റെ സമയമെടുത്ത് അതിനുവേണ്ടി ശ്രമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രാവിലത്തെ സന്ദേശം ഏകത്വം എന്ന വിഷയത്തെക്കുറിച്ചാകുന്നു ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ എന്റേതായ സമയമെടുത്ത് എനിക്കറിയാവുന്നതിൽ ഏറ്റവും നന്നായി രീതിയിൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സന്നിഹിതരായിരിക്കുന്ന സഹോദരരുടെയും പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ പക്കൽ വേദപുസ്തകമുണ്ടെങ്കിൽ എന്നോടൊപ്പം എബ്രായരുടെ ആദ്യത്തെ അധ്യായത്തിലേക്ക് തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എബ്രായരുടെ ഒന്നാം അധ്യായം ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഉത്പത്തി 1:26-27 വാക്യങ്ങൾ അത് തമ്മിൽ ബന്ധിക്കുന്നതിനാകുന്നു. ദൈവം ഒരു വ്യക്തിയെ സഹായിക്കാതെ യാതൊരു വ്യക്തിക്കും എന്തെങ്കിലും ബോധ്യമായത് പറയാൻ കഴിയില്ല. അത് തന്നെ ഇന്ന് രാവിലെ ഈ സമയം ജനങ്ങളുടെയും ദൈവത്തിന്റെയും ഏകത്വമാകുന്നു. എബ്രായരുടെ ഒന്നാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നതിനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഉത്പത്തിയിലേക്ക് തിരിച്ചിട്ട് അതിന്റെ ഒന്നാം അധ്യായം 26-27 വാക്യങ്ങൾ ഞാൻ ഇപ്രകാരം വായിക്കുന്നു.
And God said, Let us make man in our image, after our likeness, and let them have dominion over the fish of the sea, and over the fowls of the air,
and over the cattle, and over all the earth, and over every creeping thing that creepeth upon the earth. ആകാശത്തിലുള്ള പറവജാതിമേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. ഇത്രയും വലിയ ശ്രോതാക്കളുടെ ഇടയിൽ വളരെയധികം അപേക്ഷകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് എനിക്ക് തീർച്ചയാണ്. അതുകൊണ്ട് അപേക്ഷകളുള്ളവർ അവരുടെ കരങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി അവർക്കുവേണ്ടി പ്രാർത്ഥന ആഗ്രഹിക്കുന്നു എന്നറിയിക്കട്ടെ. ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും അപേക്ഷയെ അനുവദിച്ചു തരാനിടയാകട്ടെ.
Lord, we have assembled under the roof of this tabernacle. And we are thankful to
have
the roof over us
today. But our coming together was for a
greater purpose than
this. ഇതിലും വലിയൊരു ഉദ്ദേശത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിക്കപ്പെട്ടിരിക്കുന്നു. സർവശക്തന്റെ ചിറയിൻ കീഴിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനാൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിനായി ഞങ്ങൾ അനുഭവപ്പെടുന്നു. അതായത് കോഴി തന്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കും പോലെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും അവൻ നമ്മെ സംരക്ഷിക്കും. അങ്ങനെ അവൻ നമ്മുടെ മേലായി പറഞ്ഞിട്ട് നമ്മെ പരിപാലിക്കുകയും ആത്മീയമായും ശാരീരികമായും ഇന്നത്തേക്ക് നമുക്ക് ആവശ്യമായ ദിവസേനയുള്ള ഭക്ഷണത്തെ തരികയും അതിനാൽ ഈ ഭൂമിയിൽ നടക്കുന്നതിന് വേണ്ടത്ര ശാരീരിക ശക്തി ലഭിക്കുകയും പരിശുദ്ധാത്മാവിന്റെ നിലനിർത്തുന്ന ശക്തി ദൈവത്തിന്റെ വചനത്തെ ഒരു വിശക്കുന്ന ജനത്തിന് കൊണ്ടുവരപ്പെടുന്നതിനുള്ള ശക്തി ലഭ്യമാക്കാനും നീടയാക്കണമേ. അങ്ങനെ ഞങ്ങൾ ഇവിടം വിട്ടു പോകുമ്പോൾ അത് ഞങ്ങളുടെ ചുണ്ടിന്മേലും ഹൃദയത്തിന്മേലും ഒരു പുതുമയോടുകൂടി എണ്ണ അഭിഷേകത്തോടെ അതായിട്ട് മറ്റുള്ളവരോട് നാം ജീവിക്കുന്ന സമയത്തെയും അതിന്റെ അവസ്ഥയും കുറിച്ച് പറയാൻ ഞങ്ങളെ നീടയാക്കണമേ. ദൈവമേ, ഞങ്ങൾ പൂർണ്ണമായും നിന്നെ വിശ്വസിക്കുന്നു. മറ്റാർക്കും പോകാൻ കഴിയാവുന്ന യാതൊരിടവും ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങളും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് യേശു ചോദിച്ചപ്പോൾ പത്രോസിന് അനുഭവപ്പെട്ടതുപോലെ ഞങ്ങൾക്കും അനുഭവപ്പെടുന്നു. അവൻ പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ആ കാരണത്താൽ ഞങ്ങൾ നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. കാരണം നിത്യജീവന്റെ വാക്കുകൾ നിന്റെ പക്കൽ മാത്രമാകുന്നു.
And we pray that you will make this so real to each of us today that our hearts will burn with it.
നീ അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കത്തുന്നതുപോലെ ആക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ പ്രാണനെ ശക്തീകരിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെയും ഞങ്ങളുടെ ആത്മാക്കളെയും സൗഖ്യമാക്കി ഞങ്ങളുടെ പ്രാണനെ പുതുക്കി ദൈവം ഞങ്ങൾ ആകേണ്ടിയിരിക്കുന്ന സ്വരൂപത്തിൽ സൃഷ്ടിക്കാൻ ഇടയാക്കണമേ.
Father, I pray that you'll give strength to those who are standing. In the rooms and around the walls and in the vestibule and around.
പിതാവെ, മുറികളിലും ഭിത്തിക്കരികെയും തിണ്ണകളിലും നിൽക്കുന്നവർക്ക് നീ ശക്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് ശക്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ടേപ്പുകൾ പല വ്യത്യസ്ത ദേശങ്ങളിലും നാടുകളിലും ഭൂമിയിലുള്ള ഗോത്രങ്ങളിലും എത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു.
God, we are trusting wholly in thee. Just give us
ദൈവമേ, ഞങ്ങൾ പൂർണ്ണമായും നിന്നെ ആശ്രയിക്കുന്നു. നീ ഞങ്ങൾക്ക് ശക്തി നൽകി നിന്റെ വചനത്തെയും അഭിഷേകത്തെയും നൽകിയിട്ട് ഈ നാഴികയിൽ ഞങ്ങൾക്ക് വേണ്ടിയതുപോലെ അത് ഞങ്ങൾക്കാക്കി തീർക്കണമേ. ഇപ്പോൾ ഞങ്ങളുടെ കേൾവിയും ഞങ്ങളുടെ ശബ്ദവും ഞങ്ങളുടെ ശ്രദ്ധയും ഞങ്ങളുടെ എല്ലാം ഞങ്ങൾ നിനക്ക് മുഴുവനായി സമർപ്പിക്കുന്നു. അതിനാൽ അവിടുന്ന് ഞങ്ങളിൽ പ്രവർത്തിക്കാനിടയാക്കണമേ. ഞങ്ങളിൽ കൂടി പ്രവർത്തിച്ച് നിന്റെ മഹത്തായ സാന്നിധ്യത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഏകത്വം എന്ന വാക്കിന്റെ അർത്ഥം ഒന്നായിരിക്കുക എന്നാകുന്നു. ഏകത്വം, ഐക്യതയിലാകുക. ഇതൊരു പ്രത്യേക വിഷയമായിട്ട് എനിക്ക് കൊടുക്കാൻ കഴിയുന്നതിലും കൂടുതൽ ശ്രദ്ധ ഇതിനുവേണ്ടി നൽകേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ ഈ ഭൂമിയിലുള്ള ഏതൊരു വ്യക്തിക്കും കൊടുക്കാൻ കഴിയുന്നതിലും കൂടുതൽ ശ്രദ്ധ ഈ വിഷയത്തിന് കൊടുക്കേണ്ടത് ആവശ്യമാകുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ചുള്ള എന്റെ ധാരണയും ദൈവം എന്താണ് നമുക്ക് നൽകിയിരിക്കുന്നത് അതും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.
And to the brethren who may hear this tape, I trust that it will not be an offense, but it will be...
ഇപ്പോൾ ഈ കാര്യത്തിൽ ഇത് ഉപദേശങ്ങളെ പഠിപ്പിക്കുകയാകുന്നു. ഈ ടേപ്പുകൾ കേൾക്കുന്ന നിങ്ങൾ സഹോദരന്മാർക്ക് ഇതൊരിടർച്ചയാകാതെ, എന്നാൽ വളരെ ആലോചിച്ച് കണക്കിലെടുക്കാൻ ഒന്നുകൂടി നന്നായി പറഞ്ഞാൽ പരിഗണിക്കാൻ കാരണമാകട്ടെ. അതായത്, നിങ്ങളിതിനെ പ്രാർത്ഥനയോടും സൂക്ഷ്മമായും പഠിച്ചിട്ട് ദൈവത്തിന്റെ വചനമായ തുലാസിൽ ഇത് ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്ന് തൂക്കി നോക്കേണ്ടിയിരിക്കുന്നു.
ഐ ബിലീവ് ദാറ്റ് ദാറ്റ്സ് വൈ വി ഷുഡ് ഡു ഓൾവേസ്
നാം എല്ലായ്പ്പോഴും അപ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കരുതുന്നു. വചനത്തോടൊപ്പം അത് തൂക്കി നോക്കുക, കാരണം വചനം ഒരു കാര്യം മാത്രം അവസാനമായി അവശേഷിക്കുകയുള്ളൂ. യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വാക്കുകളോ ഒരിക്കലും ഒഴിഞ്ഞുപോകയില്ല. ആ കാരണത്താൽ ഞാനത് വിശ്വസിക്കുകയും അതിനെ ദൈവത്തിന്റെ പദ്ധതിയായി ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അത് ദൈവത്തിന്റെ പൂർണമായ പദ്ധതിയാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാരണത്താൽ വചനത്തോട് വിപരീതമായ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് ദൈവമായിരിക്കില്ല, ദൈവത്തിന്റെ പദ്ധതിയായിരിക്കില്ല, അതൊരു പദ്ധതിയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ വചനത്തെ സ്വയം ജീവിക്കുന്നതിനിടയാക്കുകയും സ്വയം പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. ഒരു വിത്തിനെ പോലെ അത് വചനത്തെ ജീവങ്കലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ സ്ത്രീയും ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവവുമായി സമ്പൂർണ്ണ ഐക്യത്തിലായിരുന്നു. അതത്രയുമായിട്ട് ദൈവം സ്വയം ഏത് സമയത്തും അവരുടെ അടുക്കൽ മുഖത്തോട് മുഖം ആദാമും ഹവ്വയുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഇത് സമ്പൂർണ്ണ ഏകത്വമാകുന്നു. ദൈവവും അവന്റെ സൃഷ്ടിയും ദൈവം ആദാമിനോടും ഹവ്വായോടും മുഖത്തോട് മുഖം സംസാരിച്ചിരുന്നു. അവർ ദൈവത്തോട് അത്രയും സമ്പൂർണമായ ഐക്യത്തിലായിട്ട് അവർ ദൈവത്തോടുകൂടെ ഒന്നായിരുന്നു. ദൈവവും അവന്റെ കുടുംബവും ഒന്നായിരുന്നു. ഏതൊരു മനുഷ്യനും അവന്റെ കുടുംബവും ഒരു ശരിയായ നല്ല മാന്യതയും അനുസരണയുമുള്ള കുടുംബം തമ്മിൽ ഒന്നായിരിക്കും. ഏതൊരു കുടുംബമായാലും അങ്ങനെയാകുന്നു. ഏതെങ്കിലും ആ കുടുംബത്തെ വേർപിരിക്കുന്നതായ ഒരു കാര്യമുണ്ടെങ്കിൽ പിന്നെ അതൊരു ശരിയായ കാര്യമല്ല. ആ കുടുംബം എവിടെയെങ്കിലും തകരും. അവർ ഒന്നായിരിക്കണം. പിതാവും മാതാവും, മാതാവും പിതാവും, മക്കളും അമ്മയപ്പന്മാരും, അമ്മയപ്പന്മാരും മക്കളും, എല്ലാവരും ഒരു കാര്യത്തിൽ യോജിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങളത് കാണുമ്പോൾ നിങ്ങളൊരു വാത്സല്യമേറിയ ചിത്രം കാണുന്നു. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ഒരു പരമോന്നതനായ പിതാവായി അവന്റെ ഉദ്ദേശം തന്റെ കുടുംബത്തോടൊപ്പം തന്റെ ഭൂമിയിലെ കുടുംബമായി ആദാമും ഹവ്വയോടുമൊപ്പം ഏകമായിരിക്കുക എന്നതായിരുന്നു. അവർക്ക് ഒരു കുടുംബമായി അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം ഒന്നായിരിക്കുന്നതിനുള്ള ഏക വഴി എന്നത് ദൈവത്തിന്റെ സ്വഭാവശീലം അവരിലായിരിക്കുന്നതിന്റെ കാരണത്താലാകുന്നു. അതുകൊണ്ട് അത് ദൈവത്തിന്റെ സ്വഭാവശീലം അവരിലായിട്ട് പിന്നെ അവർ തമ്മിലും ദൈവവുമായും അവരെല്ലാവരും ഒന്നായി തീർന്നു.
Isn't that a beautiful picture? God in his family.
ഇതൊരു മനോഹരമായ ദൃശ്യമാകുന്നില്ലേ? ദൈവം തന്റെ കുടുംബത്തിൽ എല്ലാത്തിനും മേലെ പിതാവായി പരമോന്നതനായിരിക്കുന്നു. മരണമില്ല, ദുഃഖമില്ല, തലവേദനയില്ല, ഹൃദയവേദനയില്ല, യാതൊന്നും തന്നെയില്ല. പറഞ്ഞു തീരാത്ത സന്തോഷം. ഒരിക്കലും രോഗിയായിരിക്കോ, ഒരിക്കലും തലവേദനയും ഇല്ലാതെ ദൈവത്തോടൊപ്പം ഒന്നായിരിക്കുക. എന്തൊരു ചിത്രീകരണമാകുന്നു! കാരണം ദൈവത്തിന്റെ തന്നെ സ്വഭാവശീലം ഈ ജനങ്ങളിലായിരുന്നു. ആ കാരണത്താൽ അവർ എന്തു ചെയ്തു? അവർ ദൈവത്തോടൊപ്പം ഒരേ നിരയിലായി പിന്തുടരുകയും ദൈവം അവരോടൊപ്പമായിട്ട് അവരെ ഒന്നാക്കി തീർത്തു. ഇപ്പോൾ യേശുവിന്റെ പ്രാർത്ഥനയിൽ യോഹന്നാന്റെ 17:11 സൺഡേ സ്കൂൾ പാഠങ്ങൾ എഴുതുന്നവർ കുറിച്ചെടുത്തുകൊള്ളുക. ഇന്ന് രാവിലെ സമയം വളരെയധികം തിരുവെഴുത്തുകൾ എന്റെ പക്കലുണ്ട്. യോഹന്നാൻ 17:11 അവനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ സഭയും അവനും ഒന്നായിരിക്കുന്നതിനായി അവൻ പ്രാർത്ഥിച്ചു. അതായത് സഭ, ക്രിസ്തുവിന്റെ ശരീരത്തിൽ അംഗമായിരിക്കുന്ന നാം അവനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നാം തമ്മിൽ ഒന്നായിരിക്കുന്നതിനായി പ്രാർത്ഥിച്ചു.
He was in the Father, or Father in Him, and He in us, that together we were one.
അന്നാളിൽ നിങ്ങൾ അറിയും, പിതാവെന്നിലും അവൻ തമ്മിലും അങ്ങനെ നാമെല്ലാം ഒന്നായിരിക്കും. അതൊരു ഐക്യമായിട്ട്, ഒരു ഏകത്വമായിട്ട് ദൈവം തന്റെ സഭയിലായിരിക്കുകയും സഭയിലെ ഓരോ അംഗവും തമ്മിലും ദൈവത്തോടുകൂടെ പൂർണമായ സമ്പൂർണമായ സ്വരൈക്യത്തിലാകുന്നു. അങ്ങനെ ഒരു സഭയ്ക്ക് വേണ്ടിയാണ് യേശു വരുന്നത്. അപ്പോഴായിരിക്കും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതും നാം ഒന്നായിത്തീരുന്നതും.
ഗ്രൗണ്ട്സ് ഓഫ് ഫെലോഷിപ്പ് ദാറ്റ് ഗോഡ് ഹാസ് എവർ ലെയ്ഡ് ഡൗൺ
ഈ ഒരൊറ്റ കൂട്ടായ്മയുടെ അടിസ്ഥാനം മാത്രമാണ് ദൈവം തനിക്ക് സ്വയമായും തന്റെ സഭയ്ക്ക് വേണ്ടിയും എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നത്. അത് കൂട്ടായ്മയുടെ ഏക അടിസ്ഥാനമാകുന്നു. ഈ അടിസ്ഥാനം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുന്ന ഏക വഴിയെന്നത് ഒരു ഐക്യത്തിൽ കൂടിയാണ്. അവനോടൊപ്പം എന്നേക്കുമായി ഐക്യത്തിലാകുന്നതിൽ കൂടിയാകുന്നു. അത് നിങ്ങളുടെ ഭർത്താവുമായി ഐക്യത്തിലാകുന്നത് പോലെയാകുന്നു. സ്ത്രീ അവളുടെ ഭർത്താവുമായി ഐക്യത്തിലാകുമ്പോൾ അത് മരിക്കുന്നതുവരെയുള്ള ഒരു പ്രതിജ്ഞയാകുന്നു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ദൈവവുമായി ഐക്യത്തിലാകുമ്പോൾ ഇതും അതേ കാര്യം തന്നെയായിട്ട് സഭ ക്രിസ്തുവിനോടൊപ്പം ഐക്യത്തിലായിട്ട് അത് മരണം വേർപെടുത്തുന്നതുവരെയാകുന്നു. അതിനുശേഷം നിങ്ങൾ പാപം ചെയ്യുകയോ തെറ്റായ കാര്യം ചെയ്യുകയോ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ ദൈവവുമായി നിത്യമായ ഐക്യത്തിലാകുന്നു. അങ്ങനെ മരണത്തിന് മാത്രമേ നിങ്ങളെ ദൈവത്തിൽ നിന്ന് മാറ്റാൻ കഴിയുകയുള്ളൂ. അത് ശാരീരിക മരണമല്ല, അത് പാപത്താലുള്ള മരണമാകുന്നു. പാപം മരണമാകുന്നു. അത് നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. അതുകൊണ്ട് അവന്റെ ആത്മാവിന്റെ ശക്തിയിൽ അവനോടൊപ്പം ഐക്യത്തിലാകുന്നത് നിത്യജീവനായിരിക്കുകയും നിങ്ങൾ ദൈവവുമായിട്ട് നിത്യമായി ഐക്യത്തിലാകുകയും ചെയ്യുന്നു. ഹോ, അത് ഞാൻ കുറച്ചു നേരത്തിന് ശേഷം എടുക്കാൻ ആഗ്രഹിക്കുന്നു. നിത്യദൈവത്തോടൊപ്പം നിത്യമായി ഐക്യത്തിലായിട്ട് അവനോടൊപ്പം സമ്പൂർണ്ണ സ്വരച്ചേർച്ചയിലായിട്ട് തമ്മിൽ സമ്പൂർണമായ ഐക്യത്തിലായിട്ട് ഒരു സഭ, ദൈവവും തന്റെ സഭയും രണ്ടും തമ്മിൽ ഐക്യത്തിലായിട്ട് ഒന്നാകുന്നു. ഹവ്വ എപ്രകാരം ആദവുമായിട്ട് ഐക്യത്തിലായിരുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൾ അവന്റെ ഒരു ഭാഗമായി തീർന്നു. ദൈവം നിങ്ങൾ ഉൽപ്പത്തി 1:27 ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആ മനുഷ്യൻ ആത്മീയമായി സ്ത്രൈണതയുടെയും പൌരുഷത്വത്തിന്റെയും കാര്യത്തിൽ ആണും പെണ്ണും രണ്ടുമായിരുന്നു. അതിനുശേഷം ദൈവം അവന്റെ വാരിയലുകളിൽ നിന്ന് ഒന്നെടുത്തു. ഈ ശരീരത്തിന്റെ ഭാഗം ഒരു ഉപോൽപ്പന്നമായിരുന്നു. എന്നാൽ ആത്മാവ് അതായിരുന്നില്ല എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? സ്ത്രീയുടെ ശരീരഭാഗം ഉപോൽപ്പന്നമായിരുന്നു. സൃഷ്ടി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആദാമിന്റെ വാരിയലുകളിൽ നിന്ന് ഒന്നെടുത്ത് ഒരു സ്ത്രീയെ ഉണ്ടാക്കി. എന്നാൽ ആത്മാവായിരുന്നില്ല. ആത്മാവ് ആദാമിന്റെ ഭാഗമായിരുന്നു. കാരണം അവൻ പുരുഷനും സ്ത്രീയും രണ്ടുമായിരുന്നു. ആത്മീയമായി സംസാരിക്കുമ്പോൾ പുരുഷത്വവും സ്ത്രൈണതയും രണ്ടുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ വലിയ ചിത്രത്തെ കാണുന്നില്ലേ? നാം ശരീരത്തിൽ വ്യത്യസ്തരാകുന്നു. നാം ഒരു ഉപോൽപ്പന്നത്തെ പോലെ ഒരു വിശുദ്ധ വിവാഹ പരിണയത്താൽ ഒരു സൃഷ്ടിയാകുന്നു. എന്നാൽ ആത്മാവിൽ നാം പുത്രന്മാരും പുത്രിമാരുമാകുന്നു. മറ്റേതെങ്കിലും ആത്മാവല്ല, എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവാകുന്നു. നാം അവന്റെ സാദൃശ്യത്തിലും അവന്റെ ഐക്യത്തിലും ജീവനുള്ള ദൈവത്തിന്റെ സമ്പൂർണ്ണ സ്വരൂപമാകുന്നു. കാരണം നാം അവന്റെ പുത്രന്മാരും പുത്രിമാരും ആയിക്കഴിഞ്ഞിരിക്കുന്നു. വേർപിരിഞ്ഞല്ല, എന്നാൽ ഒരേ ആത്മാവിൽ, ഒരേ ദൈവം, ഒരേ വ്യക്തിയായി വിവാഹ പരിണയത്തിൽ ഒരുമിച്ച് നിത്യതയിലായിരിക്കുന്നു. നോക്കൂ, എപ്രകാരം ദൈവം അത് ആസൂത്രണം ചെയ്തിട്ട് നാം വ്യത്യസ്തരാകാതെ, എന്നാൽ അവനാകുന്നു ഏതെങ്കിലും മറ്റൊരു ജീവിയോ മറ്റൊരു ഗോത്രമോ ആയിരിക്കാതെ, എന്നാൽ ഒരു യഥാർത്ഥ ഐക്യവും സർവശക്തനായ ദൈവത്തിന്റെ വംശവും ആ ഒരു വിശുദ്ധ ഐക്യത്തിൽ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ശരീരം മാതാപിതാക്കളിൽ നിന്ന് വരുന്നു, എന്നാൽ ആത്മാവ് ദൈവത്തിൽ നിന്ന് വരികയും ദൈവം ആദാമിനെ വേർപെടുത്തിയതുപോലെ സ്വയം വേർപെടുത്തുകയുമാകുന്നു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ വന്ന് സ്വയം വേർപെടുത്തി ആ സഭയിലെ ഓരോ അംഗങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് ദൈവം സ്വയമായി അവരോടൊപ്പം തമ്മിൽ ഒന്നിച്ചേർന്നു. അതിനുശേഷം ആ ഒരു കൂട്ടം ജനങ്ങളോടൊപ്പം ചേർന്ന് അവൻ എന്താണ് ചെയ്തത്? അവൻ കർത്താവായ യേശുവിന്റെ ഏകീകരിക്കപ്പെട്ട ശരീരത്തെ തിരികെ കൊണ്ടുവന്നു, തമ്മിൽ ഒരുമിച്ച് കൊണ്ടുവന്നു. ഇന്ന് നാം ജീവിക്കുന്ന ഈ വലിയ വേർപെടുത്തലിൽ സഭാ സംഘടനകളുടെ വ്യത്യസ്തതകളും മറ്റും എത്ര ദയനീയവും എത്ര ലജ്ജാവഹവുമാകുന്നു. നിത്യദൈവത്തോടൊപ്പം അവന്റെ ഭാഗമായി ദൈവത്തിന്റെ ഭാഗമായി ഒരു സ്വർഗീയ വിവാഹ പരിണയത്തിൽ ഒന്നു ചേർന്നിരിക്കുന്നു. ശരീരത്തിൽ ഞാൻ എന്റെ പിതാവ് ബ്രണഹാം ആയതിനാൽ ഒരു ബ്രണഹാമാകുന്നു. നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ഭാഗമാകുന്നു. എന്നാൽ ആത്മാവിൽ നാം ദൈവത്തിന്റെ ഭാഗമായി ദൈവത്തോടൊപ്പം ഐക്യത്തിലാകുന്നു. ആ കാരണത്താലാണ് ആത്മാവിന് മരിക്കാൻ കഴിയാത്തത്. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. ഈ ഭൂമിയിലായിരിക്കുന്ന അവന്റെ സ്വരൂപത്തിലും അവന്റെ സാദൃശ്യത്തിലും അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തും. ഒരാത്മീയ രൂപത്തിലല്ല, എന്നാൽ ദൈവത്തിന്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരം പോലെ, കർത്താവായ യേശുവിന്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരം പോലെ ഒരു ശരീരത്തിൽ ആ സ്വരൂപത്തിൽ
ഉയർത്തെഴുന്നേൽക്കും.
യേശു പറഞ്ഞു, ലാസറിന്റെ കല്ലിലേക്ക് പോകുമ്പോൾ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും എന്നെ എന്നല്ല, എന്നാൽ എന്നിൽ വിശ്വസിക്കുന്ന ഏവനും എന്നാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന, അതായത് നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും എന്നിൽ വിശ്വസിക്കുന്നവനാകുന്നു. ഓഹോ ദൈവമേ, പരിശുദ്ധാത്മാവ് അത് നിങ്ങളുടെ ഹൃദയത്തിൽ എത്തിച്ചു തരുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ആ ചെറിയ കൂട്ടമാകുന്നു. ആ കാരണത്താൽ ഈ വിഷയത്തെ എടുത്ത് നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ ഈ ആഴ്ച മുഴുവൻ ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയുമായിരുന്നു. അവനിൽ വിശ്വസിക്കുക. നിങ്ങൾ അവനിലായിരിക്കാതെ അല്ലെങ്കിൽ അവൻ നിങ്ങളിൽ വരാതെ നിങ്ങൾക്ക് അവനിൽ വിശ്വസിക്കാൻ കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾ അവനിൽ വിശ്വസിക്കുകയും പിന്നെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയുമാകുന്നു. നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുന്നതുവരെ നിങ്ങൾ അവനിൽ വിശ്വസിക്കുകയും അതിനുശേഷം ദൈവത്തിന്റെ ജീവനായ നിത്യജീവൻ നിങ്ങളിലായിരിക്കുകയും നിങ്ങൾ അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നിലും ഞാൻ അവനിലുമാകുന്നു. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നതുപോലെ അവരും തമ്മിലാകേണ്ടതിന് തന്നെ. ദൈവം ക്രിസ്തുവിലും ക്രിസ്തു സഭയിലുമാകുന്നു. നോക്കൂ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒന്നാകാൻ കഴിയും? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നോക്കൂ, വസിച്ചാൽ എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അപേക്ഷിപ്പീൻ. കാരണം പിന്നെ അത് ഇനിയും നിങ്ങളല്ല, അത് നിങ്ങളിലുള്ള വചനമാകുന്നു. വചനം ദൈവമാകുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ വചനം വാളാകുന്നു. എബ്രായർ 4 അപ്രകാരം പറയുന്നു. എബ്രായർ 4:12 ആകുന്നു. ഇപ്പോൾ ഇതൊരു വാളാകുന്നു. ഒരു വാൾ ഒരു കൈയിലോ അല്ലെങ്കിൽ ഒരു ശക്തിക്കോ കീഴ്പ്പെടാത്തിടത്തോളം അത് പൂർണമായും നിർജീവമാകുന്നു. എന്നാൽ ഒരു വാളെടുക്കുന്നതിന് ഒരു കൈ ആവശ്യമാകുന്നു. ഈ വാളെടുക്കുന്ന കൈ വിശ്വാസത്തിന്റെ കൈയാകുന്നു. ഇപ്പോൾ ആ വിശ്വാസത്തിന്റെ കൈ അതെത്ര ഉറച്ചതാണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ വിശ്വാസത്തിന്റെ കൈ അത്രയും ശക്തിയുള്ളതായിട്ട് ഇരുട്ടിൽ കൂടെ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കിയിട്ട് പറഞ്ഞേക്കാം, വിശ്വാസത്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതൊരു വലിയ വെട്ടാകുന്നു. എന്നാൽ അത്രയും മാത്രമാണ് ആ ശക്തിയേറിയ കൈകൊണ്ട് ആ വാളിനെ കീഴടക്കാൻ കഴിയുന്നതെങ്കിൽ അത്രയും മാത്രമേ അതിനെ വെട്ടിമുറിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ അതൊരു ഉറച്ച കൈയാണെങ്കിൽ പിശാച് അവിടെ കൊണ്ടുവന്നിരുന്ന സകല കാര്യങ്ങളെയും അത് ആഴത്തിൽ വെട്ടിമുറിക്കുകയും ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ വെട്ടിത്തിളക്കി കാണിക്കുകയും ചെയ്യും. അത് വിശ്വാസത്തിന്റെ ഉറച്ച കൈയാണെങ്കിൽ അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, ഇതിന്റെ എല്ലാം വഴി നേരെ മുറിച്ച് കടന്നുപോകും. ആ വാളിന് പിന്നിലുള്ള കൈയുടെ ശക്തിയെ അത് ആശ്രയിച്ചിരിക്കും.
And the sword is plenty sharp. Hebrews 4 said, it's sharper than a two-edged sword that cuts both coming and going.
ഈ വാൾ അത്രയും മൂർച്ചയേറിയതാകുന്നു. എബ്രായർ 4 പറയുന്നു, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സത്യമജ്ജകളെയും വേർവിടുവിച്ച് തുളച്ചു ചെന്ന് ഹൃദയത്തിലെ ചിന്തനങ്ങളെ വിവേചിക്കുന്നതുമാകുന്നു. അത് ശാരീരികതയുടെയും അപ്പുറത്ത് പോയി ആത്മീയ മണ്ഡലത്തിൽ കടന്ന് ഹൃദയവിചാരങ്ങളെ വിവേചിച്ചറിഞ്ഞിട്ട് അവയെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനമാകുന്നു. വചനത്തിന് പിന്നിലായി അതിനെ ആയുവാൻ അത്രയും ശക്തിയുള്ള കരമുണ്ടെങ്കിൽ അതിന്റെ സ്ഥാനം കണ്ടെടുത്ത് വെട്ടിമുറിച്ച് ഓരോ വാഗ്ദത്തങ്ങളെയും നിങ്ങളുടെ അടുക്കൽ എത്തിച്ചു തരും. അതിനുവേണ്ടി ഒരു ഉറച്ച കരം അതിന് പിന്നിൽ ആവശ്യമായിരിക്കുന്നു. ഈ വാൾ ഒരു കൈയിലെടുത്ത് വിശ്വാസത്തിന്റെ കൈകൊണ്ടെടുത്ത് മുറുകെ പിടിച്ച് അതുമായി നേരെ ശത്രുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുക. ആ അഗ്രചർമ്മിയായ ശത്രുവിന് നിത്യദൈവത്തിന്റെ സാന്നിധ്യത്തിൽ എങ്ങനെ നിൽക്കാൻ കഴിയും? അതുകൊണ്ട് നിങ്ങൾ വചനത്തിന്റെ വാളെടുക്കുക. എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാകുന്നു. വിശ്വാസത്തിന്റെ ഉറച്ച കൈകൊണ്ടെടുത്ത് മുമ്പോട്ട് നടക്കുക. നിങ്ങൾക്ക് രോഗശാന്തി വേണമെങ്കിൽ വചനം കൊണ്ട് അതിനെ വെട്ടിമുറിക്കുക. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നിങ്ങൾക്ക് രക്ഷ ആവശ്യമാണെങ്കിൽ വേദപുസ്തകത്തിലെ സകല വാഗ്ദത്തങ്ങളും നിങ്ങളുടേതാകുന്നു. അത് അവിടെ തന്നെ കിടക്കുന്നു. സാത്താൻ അതിനെ മറച്ചു കളയാൻ ശ്രമിക്കുന്നു. എന്നാൽ വാളെടുത്ത ഇരുട്ടിൽ കൂടെ മുന്നോട്ടാഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളുടെ ആത്മാവിൽ വെളിച്ചം വീശി നിങ്ങൾക്ക് ആ വാഗ്ദത്തം ലഭിക്കുന്നതുവരെ മുമ്പോട്ട് പോയിക്കൊള്ളുക. അവരത് ചെയ്തു തരും.
And that's what the correct union is.
ആദാം ഒരു ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ഹവ്വ ആദാമിന്റെ ഒരു ഭാഗമായിരുന്നു. അവൾ അവന്റെ മാംസത്തിന് മാംസവും അസ്ഥിയുടെ അസ്ഥിയുമായിരുന്നു. ശരിയായ ഐക്യം അതാകുന്നു. സഭയുടെ ശരിയായ ഐക്യവും അത് തന്നെയാകുന്നു. അവന്റെ ആത്മാവിന്റെ ആത്മാവും അവന്റെ വചനത്തിന്റെ വചനവുമാകുന്നു. വചനത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ ഒരു യഥാർത്ഥ വിശ്വാസി വചനത്തിൽ ഒരിടത്ത് പോലും അനുരഞ്ജനം നടത്തുകയില്ല. ഓർക്കുക, ഹവ്വ അനുരഞ്ജനം ചെയ്തത് വെറുമൊരു വാക്ക് മാത്രമായിരുന്നു. എന്നാൽ സത്യവിശ്വാസി ഒരു വാക്കിന് പോലും അനുരഞ്ജനം ചെയ്യുകയില്ല. അവൻ വിശ്വാസത്തിന്റെ വാൾ ഉയർത്തിപ്പിടിക്കും. ശരിക്കു പറഞ്ഞാൽ വചനത്തിന്റെ വാൾ വിശ്വാസത്താൽ ഉയർത്തിപ്പിടിച്ച് ദൈവം നൽകിയ ഓരോ ദൈവിക വാഗ്ദത്തങ്ങളെയും അവകാശപ്പെടും. അതാകുന്നു ഇത്. നാം എന്തായിരിക്കണമെന്നുള്ളതിന് അവർ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ എപ്പോഴും സന്നിഹിതമായ, ഒരിക്കലും പരാജയപ്പെടാത്ത മാതൃകകളാകുന്നു. അവർ സംസാരിച്ചപ്പോൾ ദൈവം ഉത്തരം നൽകി. അവനവരെ ദിവസേന നടത്തി. അവർ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവനവരെ കാത്തു പരിപാലിച്ചു. പകൽ സമയത്ത് അവനവരെ നയിച്ചു. അവരെ പോറ്റി, അവരെ സ്നേഹിച്ചു. തുടർച്ചയായി എപ്പോഴും അവരോട് ഇടപെട്ടുകൊണ്ടിരുന്നു. അവർ ദൈവത്തിന്റെ സ്വരൂപത്തിലായിട്ട് ദൈവം അവരുടെ ഉള്ളിലായിരുന്നു. അതാണ് കൂട്ടായ്മയുണ്ടാക്കുന്നത്. അതാണ് ഐക്യതയുണ്ടാക്കിയിട്ട് ദൈവം തന്റെ സഭയിലായിരുന്നത്. അതാണ് ഏകത്വം. വളരെയധികം കാര്യങ്ങൾ പറയാൻ കഴിയും. വളരെയധികം സ്ഥാനങ്ങളിലേക്ക് നമുക്കിപ്പോൾ പോകേണ്ടതായിട്ടുണ്ട്. അവനോടൊപ്പം ഏകത്വത്തിലായിരുന്നത് നിത്യജീവനാകുന്നു. അവനോടൊപ്പം ഏകത്വത്തിലാകാൻ കഴിയുന്ന ഒരേ ഒരു വഴി എന്നത് അവന്റെ വചനത്തിന്റെ ഓരോ അംശത്തിലും കടന്നുവരുന്നതിൽ കൂടെയാകുന്നു. അത് ശരിയാണ്. ഓരോ വാഗ്ദത്തങ്ങളും എടുത്ത് അത് വിശ്വസിക്കുക.
Now Eve was united until she broke one word or doubted one word being true.
ഹവ്വ ഒരു വാക്ക് ലംഘിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വാക്ക് സത്യമാണെന്നുള്ളത് സംശയിക്കുന്നതുവരെ അവൾ ഏകത്വത്തിലായിരുന്നു. അതവളെ വേർപെടുത്തി. സകല വചനവും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, സകല വചനത്താലും ജീവിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവവുമായി ഏകത്വത്തിലായിരിക്കാൻ കഴിയും. കാരണം ആദാമും ഹവ്വയും വീഴ്ചയ്ക്ക് മുമ്പ്, വചനത്തെ അവിശ്വസിക്കുന്നതിന് മുമ്പ് ഏകത്വത്തിലായിരുന്നത് നമുക്ക് അവനിൽ എന്തായിരിക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു മാതൃകയായിരുന്നു. അവനോടൊപ്പം ഏകത്വത്തിലായിരിക്കുന്നത് ജീവനാകുന്നു. അവനിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുന്നത് മരണമാകുന്നു. ഇപ്പോൾ നാം അവന്റെ കൽപ്പനകളെ പിന്തുടരുകയാണെങ്കിൽ, നാം തെറ്റുകൾ ചെയ്യും എന്ന് നാം അറിയുന്നു. എന്നാൽ നാം അതിലേക്ക് നോക്കരുത്. അത് നിങ്ങളുടെ തെറ്റുകളല്ല, കാരണം നിങ്ങൾക്കതെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ നോക്കൂ, ഇതവന്റെ ആജ്ഞകളെ അനുസരിക്കുന്നതാണ്. അവൻ നമുക്ക് ചെയ്യുന്നതിനായി കൽപ്പിച്ചിട്ടുള്ളത് പിന്തുടരുന്നതാണ്. ഇടർച്ചയ്ക്കും വീഴ്ച പറ്റുന്നതിനും അതുമായിട്ട് യാതൊരു കാര്യവും ചെയ്യാനില്ല. ഒരു യഥാർത്ഥ സത്യവാനായ ദാസൻ, അവൻ ഇടർച്ച പറ്റിയാൽ അവൻ വീണ്ടും എഴുന്നേൽക്കും. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാൽ, അവൻ കർത്തവ്യത്തിന്റെ പാതയിൽ ആയിരിക്കുന്നിടത്തോളം ദൈവം അവനെ വലിച്ചു കൊണ്ടുവന്ന് ആ കർത്തവ്യത്തിന്റെ പാതയിലാക്കും. എന്നാൽ അവൻ കർത്തവ്യത്തിന്റെ പാതയിൽ നിന്ന് പുറത്താണെങ്കിൽ ദൈവം അവനോട് കടപ്പെട്ടവനായിരിക്കില്ല. എന്നാൽ അവൻ കർത്തവ്യത്തിന്റെ പാതയിലായിരിക്കുന്നിടത്തോളം ദൈവം അവനോട് കടപ്പെട്ടവനാകുന്നു. കാരണം അവൻ വെറുമൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയാകുന്നു എന്നവൻ അറിയുന്നു. ആ വ്യക്തിയോട് അവർ അവരുടെ കർത്തവ്യത്തിന്റെ പാതയിലായിരിക്കുന്നിടത്തോളം അവൻ കടപ്പെട്ടവനാകുന്നു. സഭ ഇപ്പോൾ ക്രിസ്തുമായി വിവാഹത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വിവാഹം ഇതുവരെയും നിർവഹിക്കപ്പെട്ടിട്ടില്ല. അത് കുഞ്ഞാടിന്റെ കല്യാണം വരുന്ന സമയത്തായിരിക്കും. അതുകൊണ്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയോടെ വിവാഹ ഉറപ്പിക്കൽ നടത്തുന്നത് പോലെ സഭ ഇപ്പോൾ വിവാഹം നിശ്ചയിക്കപ്പെട്ട് നാം കാണുന്നു. വിവാഹ ഉറപ്പിക്കൽ കഴിഞ്ഞാൽ അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ എല്ലാ രീതിയിൽപ്പെട്ട കാര്യങ്ങളും ശേഖരിക്കുകയും അവൾക്ക് സമ്മാനങ്ങൾ അയക്കുകയും അവളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. എങ്കിൽ അത് തന്നെയാണ് ക്രിസ്തു തന്റെ സഭയോട് ചെയ്യുന്നത്. അവൻ ആത്മാവിന്റെ കൃപാവരങ്ങളെ നമുക്ക് അയക്കുന്നു. ഈ കൃപാവരങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നിരസിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വിവാഹം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്? ഇതാ സ്നേഹത്തിന്റെ അടയാളമാകുന്നു. ഇത് സഭയ്ക്കുള്ള ദൈവത്തിന്റെ അടയാളങ്ങളാകുന്നു. യേശു അപ്രകാരം പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊള്ളുക. സഭ സകല വചനത്തെയും വിശ്വസിക്കുകയും സകല വാഗ്ദത്തങ്ങളും ഓരോ അംശവും വിശ്വസിച്ചിട്ട് തനിക്ക് വേണ്ടി സ്വയമായി അവകാശപ്പെടുകയും തനിക്ക് വേണ്ടി സ്വയം അതിൽ അഭ്യസിക്കുകയും വേണം. ഞാനൊരു പെൺകുട്ടിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഏക വ്യക്തിയും ഞാൻ അവൾക്ക് എന്തെങ്കിലും അയക്കുകയും ഒരു വിവാഹ ഉറപ്പിക്കലിന്റെ മോതിരം അയച്ചു കൊടുത്തിട്ട് അവൾ അത് ധരിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് അവൾ എന്നെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതിനെ കാണിക്കുന്നു. അവൾ എന്റെ മണവാട്ടിയാകാൻ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തു തന്റെ സഭയ്ക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കൃപാവരങ്ങളെ അയക്കുമ്പോൾ അവർ അതിനെ നിരസിച്ചിട്ട് അതങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അവർ ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കാണിക്കുന്നു. അവർ മറ്റേതെങ്കിലും കാമുകനോട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയും മണവാളനായ ക്രിസ്തുവിനോടല്ല എന്നത് കാണിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ സഭ വാഗ്ദത്തങ്ങളെ പാലിക്കുകയും എല്ലാ വാഗ്ദത്തങ്ങളെയും ദൈവം അവൾ കഴിച്ചു കൊടുക്കുന്ന കൃപാവരങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ശരി, ഇപ്പോൾ ആദ്യത്തെ മനുഷ്യൻ ദൈവത്തെ വിശ്വസിക്കുന്നതിൽ നിന്ന് സാത്താന്റെ കള്ളത്തെ കേട്ട് ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിക്കുന്നതിൽ കൂടെ സ്വയം അവരെ തന്നെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ഈ അത്ഭുതകരമായ ഏകത്വത്തിലെ കൂട്ടായ്മയെ തകർത്ത് കളഞ്ഞ ആദ്യത്തെ കാര്യം അതായിരുന്നു. ഇപ്പോൾ നോക്കൂ, ആദാമും ഹവ്വയും ഒരിക്കലും മരിക്കാൻ കഴിയാത്ത, ഒരിക്കലും വൃദ്ധരാകാൻ കഴിയാത്ത, ഒരിക്കലും രോഗിതരാകാൻ കഴിയാത്ത, ഒരിക്കലും ഒരു വിഷമത്തിന് കാര്യമുള്ള ഒരവസ്ഥയിലായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞേക്കും, തീർച്ചയായും ഞാൻ അതുപോലെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ പക്കൽ നിങ്ങൾക്കായി ഒരു വാർത്തയുണ്ട്. നിങ്ങൾ അതേ അവസ്ഥയിൽ തന്നെയാകുന്നു. അതേ അവസ്ഥയെ ദൈവം ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടിക്കും നൽകിയിരിക്കുന്നു.
If you keep my words, if my words,
ഉടമ്പടി എന്തായിരുന്നു? നിങ്ങൾ എന്റെ വചനം പാലിച്ചാൽ, എന്റെ വചനം നിങ്ങൾ പാലിച്ച് അതിന്മേൽ പ്രവർത്തിച്ചാൽ എന്നതായിരുന്നു. എന്നാൽ ആദ്യത്തെ വട്ടം തന്നെ ഹവ്വ അവിശ്വസിച്ചിട്ട് ദൈവം കൽപ്പിച്ചതിൽ നിന്ന് ഒരു വാക്കെടുത്ത് മാറ്റിയപ്പോൾ അത് ആ മഹത്തായ ഏകത്വത്തിന്റെ കൂട്ടായ്മയെ പൊട്ടിച്ച് തകർത്ത് കളഞ്ഞു. ദൈവത്തിന്റെ വേദപുസ്തകത്തിലെ ഒരു വാക്കുപോലും സഭ അവിശ്വസിക്കുന്ന ആ നിമിഷം തന്നെ അതിനെ മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കുമ്പോൾ അവർക്ക് ദൈവം സമ്മാനിച്ചിരിക്കുന്ന ഈ അത്ഭുതകരമായ കൂട്ടായ്മയെ അത് തകർത്ത് കളയും. അത് വേർപിരിക്കുകയും ചെയ്യുന്നു. അവൾ അത് ചെയ്ത ഉടനെ തന്നെ മരണം അവളുടെ മർത്യ ശരീരങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അവളുടെ മർത്യതയിൽ മാത്രമല്ല, ആത്മീയ ജീവനിലുമായി കഴിഞ്ഞു. അവൾ അവിശ്വസിച്ച ഉടനെ തന്നെ അവൾ ദൈവവുമായുള്ള ബന്ധം തകർത്ത് കളഞ്ഞു.
Can believe, here it is, no man, no woman can believe the devil's lie until they have disbelieved.
ഇവിടെയാകുന്നു അത്. ദൈവത്തിന്റെ സത്യത്തെ അവിശ്വസിക്കാതെ ആർക്കും പിശാചിന്റെ കള്ളം ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും വിശ്വസിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ സത്യത്തെ അവിശ്വസിക്കാതെ ആർക്കും പിശാചിന്റെ കള്ളം വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നോക്കൂ, ഹവ്വയും ആദമും ഇന്ന് രാവിലെ സമയം അത് നമ്മെ എവിടെയാണ് സ്ഥാപിക്കുന്നതെന്ന്
നോക്കൂ.
നമുക്കിപ്പോൾ ഗൌരവമായി ചിന്തിക്കാം. കാരണം ഈ മർത്യജീവിതം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കതിനെ ചിന്തിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പോഴാകുന്നു. ഇതിനുശേഷം നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ കഴിയില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ അത് തെരഞ്ഞെടുത്തിരിക്കണം. കാരണം ഇത് തെരഞ്ഞെടുപ്പിന്റെ ദിവസമാകുന്നു, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ദിവസം.
One word, not a whole Decalogue, just one word, she questioned God. Because it was presented to her in that
ഇപ്പോൾ അവൾ ഒരു വാക്ക് ഒരു മുഴുവൻ പത്ത് കൽപ്പനയല്ല ഒരു വാക്ക് മാത്രം അവൾ ദൈവത്തെ ചോദ്യം ചെയ്തു കാരണം വചനം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ അവൾക്ക് സമ്മാനിക്കപ്പെട്ടിരുന്നു ദൈവത്തിന്റെ വചനം ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുന്നതല്ല അവൻ എന്താണോ കൽപ്പിച്ചിരിക്കുന്നത് അത് അർത്ഥമാക്കുന്നു എന്നാൽ അവൾ ചോദ്യം ചെയ്തു കാരണം അത് അവൾക്ക് ആ രീതിയിൽ സമ്മാനിക്കപ്പെട്ടിട്ട് ഓ ദൈവം തീർച്ചയായും അങ്ങനെ അർത്ഥമാക്കുന്നില്ല എന്ന് അവളോട് പറഞ്ഞു എന്നാൽ ദൈവം അങ്ങനെ അത് അർത്ഥമാക്കിയിരുന്നു ദൈവം കൽപ്പിക്കുന്ന ഓരോ വാക്കും അവൻ അർത്ഥമാക്കുന്നു അതിന് യാതൊരു സ്വകാര്യ വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ല അത് അവൻ പറഞ്ഞതുപോലെ തന്നെയാകുന്നു എങ്കിൽ നിങ്ങൾ ചോദിച്ചേക്കാം നിങ്ങൾക്ക് വേദപുസ്തകത്തെക്കുറിച്ച് എങ്ങനെ അറിയാം എന്റെ ദൈവം ഈ വേദപുസ്തകത്തെ നയിച്ചിരിക്കുകയും തന്റെ വചനത്തെ അവൻ കാത്തു പരിപാലിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അന്ത്യകാലത്ത് നിരീശ്വരവാദികളും അവിശ്വാസികളും എഴുന്നേൽക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു അതിനാൽ അവൻ തന്റെ വചനത്തെ കാത്തു പാലിച്ചിരുന്നു ഇത് കൃത്യമായും ദൈവം അർത്ഥമാക്കിയിരുന്ന വഴിയായിരുന്നു ഈ മാർഗം തന്നെ ഇപ്പോൾ നമുക്കുമായിരിക്കുന്നു ഇപ്പോൾ നാം ഇത് വിശ്വസിച്ചിരിക്കണം അതിൽ നിന്ന് ഒരു വാക്ക് മാറ്റുന്നത് തന്നെ നമുക്ക് നമ്മുടെ കൂട്ടായ്മ നഷ്ടപ്പെടും നാം മരണത്തിലേക്ക് പോകും ആദാമും ഹവ്വയും ചെയ്തതുപോലെ നാം ദൈവത്തിൽ നിന്നും നിത്യമായി വേർപെട്ടിരിക്കും ദൈവത്തിന്റെ സത്യത്തെ നാം
വിശ്വസിച്ചിരിക്കണം
ഞാനിത് വീണ്ടും എടുത്തു പറയട്ടെ ദൈവത്തിന്റെ വേദപുസ്തകത്തിലെ യാതൊരു വചനവും ഒരിക്കലും അവിശ്വസിക്കരുത് എന്നാൽ വെറുതെ അതേ ഞാൻ വിശ്വസിക്കുന്നു എന്നും പറയരുത് അങ്ങനെ പറഞ്ഞിട്ട് എന്നാൽ അല്ല അതിനെക്കുറിച്ച് യാതൊന്നും തന്നെ ഇല്ല നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളത് സ്വീകരിക്കുക നിങ്ങളതിനെ ഒരു വശത്തേക്കിട്ടിട്ട് പറയുകയാണ് എന്റെ സഭ ഈ രീതിയിൽ അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെ അത് ദൈവത്തിന്റെ വചനമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഹൗവ കടന്നുപോയ അതേ ശിക്ഷാവിധിയുടെ അടിയിൽ കൂടിക്ക് നിങ്ങൾ കടന്നുപോകും നിങ്ങൾക്ക് അവനുമായി ഐക്യതയിൽ ആകുന്നതിന് ഒരവസരമുണ്ടായപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നിത്യതയിൽ നിന്ന് വേർപെടുത്തി കളഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഓർക്കുക അത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയില്ല കാരണം അത് ദൈവത്തിന്റെ വചനത്തിലെ ഒരു വചനമാകുന്നു ഇപ്പോൾ ദൈവത്തിന് കുറച്ച് വാക്കുകൾ മാത്രം അവിടെ ജനങ്ങൾക്ക് അനുസരിക്കുന്നതിനായി ഉണ്ടായിരുന്നിട്ട് ആ കുറച്ച് വചനങ്ങളിൽ നിന്ന് ഒരു വാക്ക് ദുർവ്യാഖ്യാനം ചെയ്തത് മരണത്തിന് കാര്യമാക്കിയെങ്കിൽ ഇന്ന് നമുക്കുള്ള വചനങ്ങളെ നോക്കുക നോക്കൂ നാം അവ ഓരോന്നും വിശ്വസിച്ചിട്ട് അവയെ മുറുകെ പിടിച്ചുകൊണ്ട് അവ ദൈവത്തിൽ നിന്നുള്ള വാഗ്ദത്തമായി അവയിലേക്ക് പ്രവേശിച്ചിരിക്കണം ഒരു യഥാർത്ഥ ദൈവത്തിന്റെ ഭാര്യ അത് ചെയ്യും അത് സത്യമായ വിവാഹം നിശ്ചയിക്കപ്പെട്ട് ഉറപ്പിക്കപ്പെട്ടവളാകുന്നു ഇപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ ആഴത്തിലേക്ക് പോകാനിടയായിട്ട് നമുക്കത് പിടിക്കാൻ കഴിയും എന്ന് ഞാൻ ആശിക്കുന്നു ഹൗവയെ ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിക്കുന്നതിനിടയാക്കിയ ആദ്യത്തെ കാരണം എന്തായിരുന്നു സാത്താൻ അവൾക്ക് കൂടുതൽ ബുദ്ധിവാഗ്ദത്തം ചെയ്തതായിരുന്നു നീ കൂടുതൽ ബുദ്ധിയുള്ളവളാകും ഇപ്പോൾ മനുഷ്യജാതി എല്ലായ്പ്പോഴും എന്തോ ഒന്നിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അത് ഹൗവ കൂടുതൽ ബുദ്ധിയിലേക്ക് എത്തിച്ചേരുന്നതിനാലായിരുന്നു ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നമുക്ക് നിർത്താം ഇന്ന് ലോകത്തിന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കുന്നില്ലേ അവർക്ക് കൂടുതൽ ബുദ്ധി വേണം നല്ല തരക്കാർ വേണം ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ വേണം എന്തെങ്കിലും വ്യത്യസ്തമായത് വേണം കൂടുതൽ ബുദ്ധി വേണം അത് തന്നെ ഹൗവയും ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഞാനിതിവിടെ പറഞ്ഞുകൊള്ളട്ടെ ദൈവത്തിന്റെ വചനത്തെ മറികടക്കാനുള്ള യാതൊരു ബുദ്ധിയുമില്ല എന്നിരിക്കലും അതത്രയും താഴ്മയേറിയ രൂപത്തിലായിട്ട് ജനങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോകുന്നു
But the gospel glows. Oh, there's quite a difference.
ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ സാത്താൻ അവൻ തിളങ്ങുന്നു എന്നാൽ സുവിശേഷം ജ്വലിക്കുന്നു ഓ തിളങ്ങുകയും ജ്വലിക്കുകയും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട് ഹോളിവുഡ് തിളക്കമാണ് എന്നാൽ സഭ ദൈവത്തിന്റെ ശക്തിയിലും സ്നേഹത്തിലും ജ്വലിക്കുകയാണ് തിളക്കവും ജ്വലനവും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട് നാം തിളങ്ങാൻ ആഗ്രഹിക്കുന്നില്ല നാം ജ്വലിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തീരെ മോശമായ ഒരു കാര്യമാകുന്നു എന്നാൽ സഭകൾ അവരുടെ സ്വന്തമായ വിവേകത്തിൽ ഹൗവ ചെയ്തതുപോലെ തന്നെ ആശ്രയിക്കുന്നു അത് അവളുടെ മുമ്പിൽ സമ്മാനിക്കപ്പെട്ടതിന്റെ കാരണത്താൽ അവൾ വിചാരിച്ചു ഇത് വളരെ വാസ്തവമായി കാണപ്പെടുന്നു ഹോ ഇത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടരുത് ദൈവം പറഞ്ഞിരിക്കുന്നതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ അത് കാഴ്ചയ്ക്കത്രയും വാസ്തവമായി കാണുന്നു ഇത് കണ്ടിട്ട് അവൾക്ക് എത്ര ദൂരം കൂടി പോകാൻ കഴിയുമെന്ന് ദൈവം അവളോട് പറഞ്ഞിട്ടില്ലാത്തതായ എന്തോ ഒരു കാര്യം പോലെ തോന്നിയിരുന്നു. ദൈവം സമുദ്രത്തിന് ഒരു അതിര് കൊടുത്തിട്ട് അത് മറികടക്കാതിരിക്കാൻ ചന്ദ്രനെ അതിന് കാവൽ നിൽക്കുന്നതിനായി നിർത്തിയിരുന്നത് പോലെ ദൈവം അവൾക്കൊരു പരിധി കൊടുത്തിരുന്നില്ലായിരുന്നു. അവൾ ഓർത്തു സാത്താന്റെ സംഭാഷണത്തിൽ എന്തോ ഒന്നുണ്ടായിരുന്നിട്ട് അത് നാം പറയാറുള്ളതുപോലെ അവൾക്ക് ദൈവവുമായി അപ്പോഴും ഏകത്വത്തിലായിരിക്കാനും കുറച്ചുകൂടി മിടുക്കിയായിരുന്നിട്ട് അവൾക്കൊരു നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാനും കഴിയുമെന്ന് വിചാരിച്ചു. എന്നാൽ ദൈവം അവൾക്ക് ആവശ്യമായത് അവൾക്ക് അനുവദിച്ചു കഴിഞ്ഞിരുന്നു. അവൻ സഭയ്ക്കും അതേ കാര്യം തന്നെ ചെയ്തിരിക്കുന്നു. അതൊരു സെമിനാരിയിൽ നിന്നുള്ള ഒരു മെടച്ചിലോ അല്ലെങ്കിൽ ഒരു ബൈബിൾ സ്കൂളിൽ നിന്നുള്ള മെടച്ചിലോ ആയിരുന്നില്ല. എന്നാൽ അതെന്താണോ എഴുതിയിരുന്നത് കൃത്യമായും അത് തന്നെയായിട്ട് യഹോവ ഇപ്രകാരം അരളി ചെയ്തതായിരുന്നു. അതിന് മാറാൻ കഴിയുകയില്ല. എന്നാൽ സഭകൾ അവരുടെ തന്നെ സ്വന്തമായ വിവേകത്തിൽ ഊന്നിയിരുന്നു. എന്തോ ഒന്ന് അവരെ ഉറപ്പിച്ചിരുന്നു എന്നവർ കരുതി. എന്നാൽ അത് ചതിവായിരുന്നു. എനിക്കൊരു നിമിഷം ഇവിടെ നിർത്തേണ്ടതായിട്ടുണ്ട്. ലോകം മുഴുവൻ അതിലാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയും ഒരു വ്യാജമായ ധാരണയിലാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത്. എന്നെക്കുറിച്ചൊരു ചെറിയ തമാശ ഞാൻ പറയാം. ഇതൊരു തമാശയല്ല. എന്നാൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നാം സ്നേഹിച്ചിരിക്കണം. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നീണ്ട സമയമായിട്ടുണ്ട്, ഞാൻ വെസ്റ്റിൽ വെച്ച് ഒരു പരിപാടി കാണുകയായിരുന്നു. ഞാൻ താമസിച്ചിരുന്ന മുറിയിൽ ഒരു ടെലിവിഷൻ ഉണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റിട്ട് ഓർത്തു കാലാവസ്ഥ മോശമായിരിക്കുന്നു, 8 മണിക്ക് അതിൽ വാർത്തകൾ ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ അതിന്റെ ലഘുലേഖ നോക്കിയപ്പോൾ വാർത്തകൾ ഇന്ന സമയത്ത് എന്ന് സൂചിപ്പിച്ചിരുന്നു. ഞാൻ വാർത്തകൾ തുറന്ന് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ചില വസ്തുക്കളുടെ ഏതോ ഒരു തരത്തിൽപ്പെട്ട അഴുക്ക് നീക്കിക്കളയുന്ന വസ്തുവിന്റെ പരസ്യം ശ്രദ്ധിക്കുന്നതിനിടയായി. അതിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു, മഹിളെ, നിങ്ങളുടെ പാത്രങ്ങൾ ഇനി കഴുകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ട ഏക കാര്യമെന്നത് അത് വെള്ളത്തിലോട്ട് കുറച്ചുനേരം മുക്കിയിട്ടിട്ട് വീണ്ടും എടുത്ത് വെള്ളം തോരാനായി വെക്കുക, അത്രമാത്രം. ഞാൻ ഓർത്തു ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഒരു വീരനാകാൻ പോകുകയാണ്. ഈ പ്രത്യേക വസ്തുവിന്റെ പേര് ഞാൻ കുറിച്ചെടുത്തു. ഞാൻ ചെന്നിട്ട് ഭാര്യയോട് പറയും, നോക്കൂ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ ഞാൻ ചെന്ന് ഈ സാധനത്തിന്റെ ഒരു കുപ്പി വാങ്ങിക്കൊണ്ടുവന്നു. അത് ഞാൻ വെള്ളത്തിലിട്ട് കലക്കി ഭാര്യയോട് മുറിതൂത്തുകൊണ്ട് തുടർന്നുകൊള്ളാൻ ഞാൻ പറഞ്ഞു. ഞാനിത് അവൾക്ക് വേണ്ടി ശരിയാക്കിക്കൊള്ളാം. അങ്ങനെ ഞാൻ കുഞ്ഞുങ്ങളുടെ പാത്രങ്ങൾ എടുത്തുകൊണ്ടുവന്ന് റൊട്ടിയുടെ തുണ്ടമെല്ലാം മാറ്റി. മുട്ട അപ്പോഴും അതിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറച്ചുനേരം അങ്ങനെ തന്നെ വിട്ടു. അത് കഴിഞ്ഞ് അതെടുത്ത് മേലെയായി മാറ്റിവെച്ചു. ഞാനത് വെള്ളത്തിൽ ഇട്ടപ്പോൾ ഉണ്ടായിരുന്ന അത്രയും മുട്ട തന്നെ അപ്പോഴും അതിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. ഇത്രയും നേരം കൊണ്ട് എന്റെ ഭാര്യയ്ക്ക് എന്റെ മേലുള്ള വിശ്വാസം നഷ്ടമാകാനിടയുണ്ടായിരുന്നു.
Why does this nation let the people be deceived? That ought to be allowed to be said like that. That ought to be against the law.
നിങ്ങൾ നോക്കൂ, ഈ രാജ്യം എന്തിനു ജനങ്ങളെ ചതിക്കുന്നതിനിടയാക്കുന്നു? അത് ഇപ്രകാരം പറയാൻ അനുവദിച്ചുകൂടായിരുന്നു. അത് നിയമത്തിനെതിരായിട്ടുള്ള കാര്യമാകുന്നു. ആധുനിക രീതിയിലുള്ള പുകവലിയുടെ പരസ്യം എത്ര ലജ്ജാവഹമാകുന്നു. ഒരു വണ്ടി നിറയെ ഒരു ചുമ പോലുമില്ല. അതുപോലെയുള്ള കാര്യങ്ങൾ അത് അനുവദിച്ചുകൂടാ. എന്താണത് ചെയ്യുന്നത്? അത് ചതിവാകുന്നു. അവയോരോന്നിലും മരണമാകുന്നു. വിസ്കി എന്ന മദ്യത്തിൽ മരണമുണ്ട്, ബലാത്സംഗവും കൊലയും ഭ്രാന്തും ആ കുപ്പിക്കകത്തുണ്ട്. എന്നിരിക്കലും നാം നമ്മുടെ പരിപാടികളിൽ അതിനെ അനുവദിച്ചിട്ട് ഇപ്രകാരം പരസ്യം നടത്തുന്നു. മുത്തച്ഛൻ കുടിച്ചിരുന്ന തരത്തിൽപ്പെട്ടത് തന്നെ. ജീവിതത്തിൽ കൂടുതൽ ആനന്ദം അത് ഈ പ്രത്യേക രീതിയിൽപ്പെട്ട ലഹരി പാനീയങ്ങളും മദ്യവുമാകുന്നു. എന്താകുന്നു ഇത്? ഇത് ചതിവാകുന്നു. ഇത് പൊതുജനങ്ങളുടെ മുമ്പാകെ അവരെ തന്നെ കൊല്ലുകയാണ്. നാം അത് ചെയ്യുന്നതിന് അനുവദിക്കുന്നു.
And the churches, through man-made dogma, man-made creed,
ഞാനിതിനെ നേരെ തിരികെ എടുക്കട്ടെ. സഭകൾ മനുഷ്യനിർമ്മിതമായ തത്വസംഹിതകളിൽ കൂടിയും മതസിദ്ധാന്തങ്ങളിൽ കൂടിയും ജനങ്ങൾക്ക് ഒരു വലിയ മുന്നേറ്റം സമ്മാനിക്കുകയും അവർ അതിനു മുമ്പിൽ വീണുപോകുകയും അത് മരണവുമാകുന്നു. യാതൊരു സഭയും നിങ്ങളുടെ പ്രാണനെ കഴുകിയില്ല. യാതൊരു മതസംഹിതയും നിങ്ങളുടെ പ്രാണനെ കഴുകിയില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ നിങ്ങളുടെ പ്രാണനെ കഴുകാൻ കഴിയുകയുള്ളൂ. അത് ദൈവത്തിന്റെ പ്രതിവിധിയാകുന്നു. അത് തള്ളിക്കളയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് വെറും വ്യാജമായിട്ട് ജനങ്ങൾ ബുദ്ധിമാന്മാരുടെ വിവേകത്തിലേക്ക് ഊന്നിപ്പോയിട്ട് അതുമൂലം അവർ മരിക്കുന്നു. കൂടാതെ ജനങ്ങൾ ഇന്ന് മതസമിതികളുടെയും സംഘടനാ സഭകളുടെയും വിവേകത്തിൽ ഊന്നിപ്പോയിട്ട് കോടിക്കണക്കിന് ജനങ്ങൾ പന്നികളെ പോലെ കൊല ചെയ്യപ്പെട്ട് നരകത്തിന്റെ അഗാധ കൂപത്തിലേക്ക് ചെന്ന് ചാടിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു ലജ്ജാവഹമായ കാര്യമാകുന്നു ഇത്. നമ്മുടെ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കുന്നതിന് നാം വിലക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ശ്രമിക്കാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞേക്കാം, മനുഷ്യനിർമ്മിതമായ സമിതിക്ക് ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ പറയാൻ സാധ്യമാകുകയില്ലേ? ആ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ വചനം പറഞ്ഞാലും സാധ്യമല്ല. ഒരിക്കൽ 400 പ്രവാചകന്മാർ രണ്ട് രാജാക്കന്മാരുടെ മുമ്പിൽ കടന്നു വന്നു. അവരവരുടെ സ്വന്തമായ വിവേകത്തിൽ ആശ്രയിച്ചിരുന്നു. എന്നാൽ അവിടെ ഒരുവൻ ദൈവത്തിന്റെ വചനവുമായി നിന്ന് താൻ ശരിയാണെന്ന് തെളിയിച്ചു കൊടുത്തു. അത് മിഖായാവായിരുന്നു. ഇത് ദൈവവചനമാണോ എന്നുള്ള കാര്യത്തിൽ അത് ആശ്രയിക്കപ്പെടുന്നു. വചനത്തിന് വിപരീതമായെല്ലാം തെറ്റാകുന്നു. അതിൽ കൂടെ മരണം വരുന്നു. ഒരു ബുദ്ധിക്കും ദൈവത്തിന്റെ ബുദ്ധിയെ മറികടക്കാൻ കഴിയില്ല. അവൻ മെടുക്കന്മാരിൽ വെച്ച് ഏറ്റവും മെടുക്കനാകുന്നു. അവൻ ജീവന്റെ ഉറവിടമാകുന്നു. ബുദ്ധിയുടെ ഏക ഉറവിടം അവനാകുന്നു. എല്ലാ മനുഷ്യരുടെയും വാക്കുകൾ മൂടത്തരവും കള്ളവുമാകുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനത്തോട് വിപരീതമാണെങ്കിൽ, ഇപ്പോൾ ആ വ്യക്തി ദൈവത്തിന്റെ വചനമാണെന്ന് പറയുന്നെങ്കിൽ, പിന്നെ അത് മനുഷ്യന്റെ വചനമല്ല, അത് ദൈവത്തിന്റെ വചനമാകുന്നു. നോക്കൂ, ഇത് മനുഷ്യന്റെ വിവേകമല്ല. സാത്താൻ എല്ലാ തരത്തിൽപ്പെട്ട വാഗ്ദത്തങ്ങളും നിങ്ങൾക്ക് നൽകും. എന്നാൽ നിങ്ങൾക്ക് തരുന്നതിന് അവന്റെ പക്കൽ ഒന്നും ഉണ്ടാകുകയില്ല. കാരണം അവന്റെ പക്കൽ യാതൊന്നുമില്ല. അവന്റെ പക്കൽ യാതൊരു രക്ഷയുമില്ല. സാത്താൻ എന്താകുന്നു? വചനത്തോട് വിപരീതമായ ഏത് കാര്യവും അതാകുന്നു. അവന്റെ പക്കൽ രക്ഷയില്ല. അവന്റെ പക്കൽ വെളിച്ചമില്ല. അവന്റെ രാജ്യം ഇരുട്ടാകുന്നു. അതിന്റെ അവസാനമോ മരണമാകുന്നു. ഇരുട്ടും മൃത്യുവും സാത്താന്റെ രാജ്യമാകുന്നു. സഹോദരൻ ബ്രഹാം, സാത്താന്റെ സാമ്രാജ്യം എന്താകുന്നു എന്ന് വീണ്ടും പറയുമോ? ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായതെല്ലാം. ഇപ്പോൾ ഇത് രൂക്ഷമാണ്. ഇത് രൂക്ഷമായി വെട്ടുന്ന സമയമാകുന്നു. വൃക്ഷത്തിന്റെ ശാഖ ഫലം കായ്ക്കണമെങ്കിൽ വെട്ടി ഒതുക്കണം. അതിനുള്ള സമയമാകുന്നു. ദൈവത്തിന്റെ ധർമ്മോപദേശത്തോട് ദൈവവചനത്തോട് വിപരീതമായതൊന്നും ദൈവത്തിൽ നിന്നല്ല. എന്താകുന്നു? പാപം എന്താകുന്നു? നീതി വൈകൃതപ്പെട്ടതാകുന്നു. മരണം എന്താകുന്നു? ജീവൻ വൈകൃതപ്പെട്ടതാകുന്നു. സാത്താന്റെ സാമ്രാജ്യം എന്താകുന്നു? ദൈവത്തിന്റെ വചനത്തിന്റെ സ്ഥാനത്തെ എടുക്കുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശങ്ങൾ. ഒരു വാക്ക്, വെറും ഒരു വാക്ക്, നിങ്ങൾ ഓരോ അംശവും വിശ്വസിച്ചെന്നിരിക്കാം. ആ ഒരു വാക്ക് ഒഴിച്ച് ഹവ്വ ഓരോ അംശവും വിശ്വസിച്ചിരുന്നു. അവൾക്ക് അവിശ്വസിക്കുന്നതിനായി ആ ഒരു വാക്ക് മാത്രമേ ആവശ്യമായിരുന്നുള്ളൂ. ആ ഒരു വാക്ക് മാത്രമേ നിങ്ങൾക്കും അവിശ്വസിക്കുന്നതിനായി ആവശ്യമായിട്ടുള്ളൂ. നമുക്കിപ്പോൾ അതിലേക്ക് നോക്കാം. ആ ദിവ്യ കൂട്ടായ്മയിൽ നിലനിൽക്കുന്നതിനുള്ള ഏക വഴി എന്നത് ആ വചനത്തെ പാലിക്കുന്നതാകുന്നു. ദൈവം കൽപ്പിച്ചു, നീ ഇത് ചെയ്യുക, നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യുക, നിനക്കിതും അതും ചെയ്യാൻ കഴിയും, എന്നാൽ നീ ഇത് ചെയ്യരുത്. ആ കൽപ്പനയും ഒരു ചെറിയ ഭാഗം മാത്രം അവൾ അനുസരണക്കേട് കാണിച്ചു. അത് ഈ മുഴുവൻ കാര്യവും തുടങ്ങിവെച്ചു. അവളത് ചെയ്തതിന്റെ കാരണത്താൽ അത് ഈ ലോകത്തിൽ വന്നിട്ടുള്ള ഓരോ വിശക്കുന്ന കുഞ്ഞിനെയും ഓരോ വേദനയോടുള്ള മരണത്തിനും എല്ലാ ദുഃഖത്തിനും എല്ലാ തലവേദനയ്ക്കും കാരണമാക്കി. അവിടെ വെച്ച് തന്നെ അവളത് ചെയ്തു. ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിക്കുന്നത് എന്തൊരു ഭയാനകരമായ കാര്യമാകുന്നു. മരണത്തിന്റെ വേദനയാൽ ഞരങ്ങുന്ന ഓരോ വ്യക്തിയും ഇതുവരെയും സംഭവിച്ചതും ഇനിയും സംഭവിക്കാനിരിക്കുന്നതും അവൾ അവിടെ വെച്ച് ചെയ്തു. അവിവാഹിത ബന്ധത്താലുള്ള ഓരോ കുട്ടിയും അവൾ അവിടെ വെച്ച് അപ്പോൾ ചെയ്തു. അവിവാഹിത ബന്ധത്താൽ ജനിക്കുന്ന ഓരോ കുട്ടിയും ഇതുവരെയും ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ പാപവും ബാക്കിയുള്ള സകല വചനത്തെയും പാലിച്ചുകൊണ്ട് ഒരു ചെറിയ സ്ഥാനം മാത്രം അവൾ വിട്ടുകളഞ്ഞത് അതിന് കാരണമാക്കി. അവൾ യുക്തിവാദം നടത്തി. അവളത് അവഗണിച്ചില്ല. അവളത് അറിഞ്ഞിരുന്നു. ഇതിലും നല്ലതായ എന്തോ ഒരു കാര്യം ചെയ്യാൻ അവൾ വശീകരിക്കപ്പെട്ടു പോയി. കാരണം അവൾക്കൊരു നല്ല തരക്കാരായ ജനങ്ങൾ, നല്ല ബുദ്ധി, അവൾ ഇത് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ നന്നായി അറിയും എന്നീ കാര്യങ്ങൾ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകർ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. ഞങ്ങൾക്കൊരു നല്ല തരത്തിൽപ്പെട്ട ആളുകളുണ്ട്. ദൈവത്തിന്റെ വചനത്തെ പാലിക്കുന്നതിലും കൂടുതൽ നല്ല തരക്കാരായ ജനങ്ങൾ ഈ ലോകത്തിലില്ല. അതാണ് ഏറ്റവും നന്നായത്. ആ ഒരു വിഭാഗത്തെ മാത്രമാണ് ദൈവം നോക്കുന്നത്. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ദൈവം നമ്മെ അതിലേക്ക് കടക്കുന്നതിനിടയാക്കും. അവന്റെ സാമ്രാജ്യത്തിന് മരണമല്ലാതെ മറ്റ് യാതൊന്നും വാഗ്ദത്തം ചെയ്യാൻ കഴിയില്ല. അതാണ് എല്ലാമായിട്ട് അവനുള്ളത്. അവൻ മൃത്യുവിന്റെ സൃഷ്ടികർത്താവാകുന്നു. അവന് കള്ളം വാഗ്ദത്തം ചെയ്യാൻ കഴിയും, കാരണം അവൻ കള്ളത്തിന്റെ പിതാവാകുന്നു. അവന് ജീവൻ നൽകാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അവന് സ്വർഗം നിങ്ങൾക്ക് നൽകാൻ കഴിയുകയില്ല. അവന്റെ പക്കൽ നിങ്ങൾക്ക് നൽകാൻ ഒരു സ്വർഗമില്ല. അതൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു വാക്ക്, പിശാചിന്റെ ഒരു വാഗ്ദത്തം അല്ലെങ്കിൽ അവന്റെ യന്ത്ര സാമഗ്രിയിൽ കൂടി ഒരു വാക്ക് അവിശ്വസിക്കുന്നത് നിങ്ങളെ ഒരു യാതനയിലേക്ക് അയക്കുന്നു. ആ രീതിയിലാണ് ഇത് തുടങ്ങിയതെങ്കിൽ ദൈവം തന്റെ കരുണയിൽ അവനായിരിക്കുന്നത് പോലെ ഈ നരകത്തിന്റെ കൂട്ടത്തെ ഭൂമിയിലേക്ക് അയച്ച് അത് ഈ വിശക്കുന്ന കുഞ്ഞുങ്ങളെയും എല്ലാവിധ ക്ലേശങ്ങളെയും പട്ടിണിയെയും ഭൂമിയിൽ മരണവും ആദിയിൽ ഒരു വചനത്തിന്റെ കാരണത്താൽ ഇടയായിരിക്കുന്നുവെങ്കിൽ അവൻ ഇതിലേക്ക് നോക്കി കൂട്ടമായി കഷ്ടപ്പാടിൽ നിന്ന് കരകയറാനുള്ള ഒരു വഴി നോക്കിക്കണ്ടിരിക്കുകയില്ലേ? അവനത് ചെയ്യാതിരിക്കുമോ? എങ്കിൽ അവൻ ഒരു വാക്കിന് വേണ്ടി അന്ന് ക്ഷമിച്ചില്ലെങ്കിൽ ഇതായിരിക്കും അതിന്റെ പരിണാമം എന്നറിഞ്ഞിരിക്കെ അതിലും എത്രയോ അധികമായിരിക്കും ഇത് അവിശ്വസിക്കുന്ന ഒരു വ്യക്തി കടന്നുപോകാൻ പോകുന്ന കഷ്ടതകളെ. ഒരു വചനത്തിന് വേണ്ടി അവൻ ക്ഷമിക്കുമോ? അതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊരു ഭയങ്കരമായ കാര്യമാകുന്നു. ആദാമും ഹവ്വയും പിശാചിന്റെ ഒരു കള്ളത്തെ ശ്രദ്ധിച്ചപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ സ്വരൂപം അവരെ വിട്ടുപോകുകയും ദൈവവുമായുള്ള അവരുടെ കൂട്ടായ്മ തകരുകയും ചെയ്തു. അവരുടെ ദൈവവുമായുള്ള ഏകത്വത്തിന്റെ കൂട്ടായ്മ തകർന്നുപോയി. അവൻ പിശാചിന്റെ കള്ളം കേട്ട ഉടനെ തന്നെ അവരുടെ കൂട്ടായ്മ തകർന്നുപോയി. പിശാചിന്റെ കള്ളം നിങ്ങൾ കേൾക്കുന്ന ഉടനെ തന്നെ അത് നിങ്ങളുടെ കൂട്ടായ്മ തകർത്തു കളയും. ആ നിമിഷത്തിൽ തന്നെ നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ഹവ്വയെ പോലെ പുറത്താകുകയും ചെയ്യും. അത് ദൈവത്തിന്റെ വചനത്തെ അതുപോലെ എടുക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെടുമ്പോഴാകുന്നു. ഇപ്പോൾ നോക്കൂ, ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ദൈവമുണ്ടെന്ന് നാം എല്ലാവരും അറിയുന്നു. ദൈവം തന്റെ വചനവുമായിട്ട് അത്രയുമാത്രം ശരിയായി തന്റെ വചനത്താൽ ജനങ്ങളെ ന്യായം വിധിക്കുമെന്ന് അവൻ തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ പിന്നെ അവൻ എവിടെയെങ്കിലും വചനത്തെ ന്യായം വിധിക്കുന്നതിനായി സംരക്ഷിച്ചു വെക്കേണ്ടത് ആവശ്യമാകുന്നു. അത് ഈ വേദപുസ്തകമാകുന്നു. നിങ്ങളത് മറക്കരുത്. ഈ വേദപുസ്തകത്താലാണ് ദൈവം ജനങ്ങളെ ന്യായം വിധിക്കാൻ പോകുന്നത്. കാരണം അത് വെളിപാട് 22 അധ്യായത്തിൽ ഇതിൽ നിന്ന് ഒരു വാക്ക് ചേർക്കുകയോ ഇതിനോട് ഒരു വാക്ക് കൂട്ടുകയോ ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു. നോക്കൂ, വെറുതെ ഞാൻ പള്ളിയിൽ പോകുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് വെറുതെ പറയരുത്. എന്തുകൊണ്ടെന്നാൽ നരകത്തിലുള്ള സകല പിശാചും അവനെ വിശ്വസിക്കുന്നു. അവരിൽ ഓരോന്നും മതഭക്തിയുള്ളവരാകുന്നു ഓരോരുത്തരും. എന്നാൽ ഒരു വചനം അത് കൂട്ടായ്മയെ അവിടെ തന്നെ തകർത്ത് കളയുന്നു. ഒരു ചങ്ങല അതിന്റെ ബലമില്ലാത്ത കുളത്തിനപ്പുറത്ത് ശക്തമല്ല. ദൈവത്തിന്റെ വചനത്തിൽ അവിശ്വസിക്കുന്നതായ ബലഹീനമേറിയ ഭാഗത്താണ് നിങ്ങൾ പുതിയ കുളത്തിട്ടുകൊണ്ട് ബാക്കിയുള്ളതിനോടൊപ്പം അതിനെ ശക്തമാക്കേണ്ടത്. യേശുക്രിസ്തു രക്ഷിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവിടെ നിങ്ങൾ അവൻ രോഗശാന്തി വരുത്തുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കുളത്തുകൂടെ ഇടണം. അവൻ രോഗശാന്തിക്കാരനായിരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അവൻ രോഗശാന്തിക്കാരനാണെന്ന് വിശ്വസിച്ചിരിക്കണം. ഹാലലൂയ. അവനായിരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അവനാകുന്നോ എന്ന് ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നെങ്കിൽ ആ കൊളുത്ത് പൊട്ടിപ്പോകും. പിന്നെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. നോക്കൂ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന്. ഇത് കർശനമാണ്, ഇത് കട്ടിയാണ്, എന്നാൽ ഇത് സത്യമാണ്. നിങ്ങൾ അത് വിശ്വസിച്ചിരിക്കണം. സകല വചനവും അവൻ പറഞ്ഞിട്ടുള്ളത് സകല വചനവും വിശ്വസിച്ചിരിക്കണം. നിങ്ങൾ ചോദിച്ചേക്കാം, ഇപ്പോൾ സഹോദരൻ ബ്രണഹാം ഈ സഭാസംഘടനകളെ കുറിച്ച് എന്ത് പറയുന്നു? ശരി, ഇപ്പോൾ ശ്രദ്ധിക്കുക. അവർ ഈ വചനത്തോടൊപ്പമാണെങ്കിൽ ശരിയാകുന്നു. അവർ ഈ വചനത്തെ നിഷേധിച്ചാൽ പിന്നെ അത് ശരിയല്ല, അത് വീണ്ടും പിശാചാകുന്നു. നോക്കൂ, ഇന്ന ഇന്ന ഈ സഭയെക്കുറിച്ച് എന്ത് പറയുന്നു? സഭയെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഏക കാര്യം ഈ വചനത്തെക്കുറിച്ചാകുന്നു. ഇപ്പോൾ 900-ൽ സഭാസംഘടനകൾ ഓരോന്നും ഞങ്ങളുടെ സഭയിലാണ് ശരിയായും സത്യമുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങളൊരു സഭ എങ്ങനെയാണ് വിശ്വസിക്കാൻ പോകുന്നത്? നിങ്ങളെവിടെയാണ് പോകുക? നിങ്ങൾക്ക് എന്തിലെങ്കിലും വിശ്വാസമുണ്ടായിരിക്കണം. ശരി, നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്ക് മെത്തഡിസ്റ്റിൽ, ബാപ്റ്റിസ്റ്റിൽ, പ്രസ്ബിറ്റേറിയനിൽ, ലൂഥറനിൽ, പെന്റിക്കോസ്റ്റിൽ, കാത്തോലിക്കിൽ, അതെങ്ങനെ എന്തായിരുന്നാലും അതിൽ വിശ്വാസമുണ്ട്. നിങ്ങൾക്കൊരു സഭാസംഘടനയിൽ വിശ്വാസമുണ്ടായിരിക്കുന്നു. അത് വചനത്തിന് വിപരീതമാണെങ്കിൽ നിങ്ങൾ ഹൗവ ചെയ്ത അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. കൃത്യമായും നിങ്ങൾ ശരിക്കും ഹൗവ ചെയ്ത അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ അവിടെ ഒരു നല്ല തരത്തിൽപ്പെട്ട ആളുകളാണ് പോകുന്നത്. അതൊരു വലിയ കെട്ടിടമാകുന്നു. അവർ മെടുക്കരായ ജനങ്ങളാണ്. അതിനിതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. സാത്താൻ ഹൗവയെക്കാളും മെടുക്കനായിരുന്നു. അവൾ ഈ ചിത്രത്തിൽ തന്നെ ഇല്ലായിരുന്നു. എന്നാൽ അവൾ മെടുക്കിയല്ല, അനുസരണയുള്ള ആകേണ്ടിയിരുന്നു. നാം മെടുക്കരാകേണ്ട ആവശ്യമില്ല. യേശു പറഞ്ഞു, വെളിച്ചമക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. നമ്മെ ആടുകളോട് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ആടുകൾക്ക് സ്വയം അവയെ തന്നെ നയിക്കാൻ കഴിയില്ല. അവർക്കൊരു ഇടയന്റെ ആവശ്യമുണ്ടായിരിക്കുന്നു. ദൈവം നമ്മെ മെടുക്കരാകാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ നമ്മെ അവന്റെ വിവേകത്തിൽ ഊന്നിയിരിക്കുന്നവനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. എവിടെയാണോ അവൻ നയിക്കുന്നത് അവിടേക്ക് മാത്രം. ആമേൻ. നിങ്ങൾക്ക് ചിത്രം കാണാൻ കഴിയുമോ? നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, അവന്റെ വിവേകത്തിൽ ഊന്നുക. സദൃശ്യവാക്യം 5:3. നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, അവന്റെ വിവേകത്തിൽ ഊന്നുക. എത്ര വിപരീതമായി അത് കണ്ടിരുന്നാലും കാര്യമല്ല. പുറത്തുള്ള വെളിച്ചം എത്ര നന്നായി തെളിഞ്ഞു കണ്ടാലും കാര്യമല്ല. അതിന് ശ്രദ്ധ കൊടുക്കരുത്. അവന്റെ വിവേകത്തിൽ മാത്രം ആശ്രയിക്കുക. അവൻ എന്താണോ പറയുന്നത് അത് സത്യമാകുന്നു. ഇപ്പോൾ ദൈവവും തന്റെ മക്കളുമായുള്ള കൂട്ടായ്മയുടെ ഏകത്വം, അവൾ ഒരു ചെറിയ ഖണ്ഡിക അവിശ്വസിച്ചപ്പോൾ, ഒരു ചെറിയ ദൈവവചനം അവിശ്വസിച്ചപ്പോൾ അത് തകർന്നുപോയി. ഇത് മനസ്സിലായവരെല്ലാം ആമേൻ പറയുക. ഒരു വേദപുസ്തകം മുഴുവനല്ല. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ വേദപുസ്തകം തന്നെ വിശ്വസിക്കുന്നില്ല, ഞാൻ അതിന്റെ പകുതിയെ വിശ്വസിക്കുന്നുള്ളൂ. അവൾക്കതിന്റെ ഓരോ അംശവും അത് മുഴുവനായും വിശ്വസിക്കേണ്ടിയിരുന്നു. അതുമാത്രമല്ല, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഏകത്വവും തകർന്നുപോയി. ഏതെങ്കിലും ഒരു വിവാഹം ഭർത്താവും ഭാര്യയും ദൈവവും തമ്മിലുള്ള ഏകത്വത്തിലല്ലാതെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ശരിയാണ്. അവർ ഈ ലോകത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് അവരെ ജാരസന്തതിയാക്കുകയും അവർക്ക് പുകവലിക്കാൻ കൊടുക്കുകയും മദ്യവും അങ്ങനെ അവരുടെ മുമ്പിലിരുന്ന് ചീട്ട് കളിക്കുകയും അവരുടെ മുമ്പിലിരുന്ന് മദ്യപാനം ചെയ്യുകയും ചെയ്യും. അവരുടെ വിവാഹ പ്രതിജ്ഞയിൽ അവർ എത്ര വിശ്വസ്തരായിരുന്നാലും കാര്യമല്ല, അത് ലൈംഗികപരമായിട്ട് ശാരീരികമാകുന്നു. എന്നാൽ അവിടെ ഒരു ആത്മാവുണ്ടായിട്ട്, ഒരു പാപിയായ അപ്പന്റെയും അമ്മയുടെയും ആത്മാവ്, അവർ അവരുടെ മക്കളോട് എത്ര വിശ്വസ്തരായിരുന്നാലും അത് തെറ്റായി കടന്നുവരും. ശരി, നിങ്ങൾ പറഞ്ഞേക്കാം, മക്കളെ അതുപോലെ യാതൊന്നും പഠിപ്പിക്കാത്ത സ്ത്രീകളെയും പുരുഷന്മാരെയും ഞാൻ അറിയുന്നു. അവർ ക്രിസ്ത്യാനികൾ തന്നെയല്ല. അവരെ ക്രിസ്തുവിലേക്ക് നയിക്കാതിരുന്ന അതേ കാര്യം തന്നെ മറ്റേതൊരു കാര്യത്തെക്കാളും തെറ്റായി അവർ ചെയ്തിരിക്കുന്നു. അവരെ ക്രിസ്തുവിലേക്ക് നയിച്ചില്ല. അതുകൊണ്ട് ഒരു ശരിയായ ഏകത്വം അതുകൂടാതെ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. കൂട്ടായ്മ തകർന്നു പോയിരുന്നു. അതിനുശേഷം ആദാമും ഹവ്വയും തമ്മിലുള്ള കൂട്ടായ്മ തകർന്ന ഉടനെ തന്നെ, അവരും ദൈവവും തമ്മിലുള്ള കൂട്ടായ്മ തകർന്ന ഉടനെ തന്നെ, അവർ തമ്മിലുള്ള കൂട്ടായ്മയും തകർന്നു കഴിഞ്ഞു. ശ്രദ്ധിക്കുക, ഏത് സമയത്തും ഒരു സഭ അതിന്റെ കൂട്ടായ്മ പൊട്ടിച്ചു കളയുമ്പോൾ, അതിനെ സ്വയം ഒരു സഭാ സംഘടനയേക്ക് വലിച്ചെറിയുമ്പോൾ, വിശ്വാസികളുടെ കൂട്ടായ്മയും അവിടെ വെച്ച് തന്നെ തകരുന്നു. നമുക്ക് ഏകഹൃദയത്തോടും ഏക മനസ്സോടും കൂടി ഒരുമനപ്പെട്ട് വിശ്വസിക്കേണ്ടത് ആവശ്യമാകുന്നു. അപ്രകാരമായിരുന്നു പെന്തക്കോസ്ത നാളിൽ ഏകത്വം ഉണ്ടാകുന്നതിനു മുമ്പ് അവർ ആയിരുന്നത്. ഏകഹൃദയത്തോടും ഏക മനസ്സോടും കൂടി ഒരുമനപ്പെട്ടിരുന്നു. നിങ്ങളൊരു സഭയെ ഒരു സഭാ സംഘടനയിലേക്ക് തള്ളിയിടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധത്തിൽപ്പെട്ട ഭിന്നതകളും അതിലുണ്ടാകുന്നു. കാരണം അവരിൽ ചില ദൈവമക്കൾ ദൈവത്തിൽ വിശ്വസിക്കാൻ പോകുകയും അവർ ശരിയായ കാര്യങ്ങളെ മുറുകെ പിടിക്കാൻ പോകുകയുമാണ്. മറ്റുള്ളവർ വേറൊരു വഴിക്കായി പോകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ കൂട്ടായ്മയില്ല. എന്താകുന്നു ഇത്? അവളുടെ ചിന്തകൾ മാറ്റപ്പെട്ടു. ഓ അതെ, അവളുടെ ചിന്തകൾ മാറ്റപ്പെടുകയുണ്ടായി. അവളുടെ ഭർത്താവുമായുള്ള കൂട്ടായ്മ ശരിയല്ലായിരുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. നോക്കൂ, അവളുടെ ചിന്താഗതി യഥാർത്ഥത്തിൽ മാറിപ്പോയി. എന്തുകൊണ്ടാണ്? പിശാചിന്റെ ജീവൻ അവളുടെ ഉള്ളിലായി കഴിഞ്ഞിരുന്നു. കൃത്യമായും അവൾ ദൈവത്തിന്റെ വചനം അവിശ്വസിച്ച ഉടനെ തന്നെ അവൾ പിശാചിന്റെ ജീവൻ സ്വീകരിക്കുകയുണ്ടായി. കാരണം അവൾ അവന്റെ ഉപദേശം സ്വീകരിച്ചു. എനിക്കതിവിടെ ഭയങ്കരമായ രീതിയിൽ ഇതിനെ രൂക്ഷമാക്കാൻ കഴിയും. എന്നാൽ ഇത് ടേപ്പിലാകുന്നു. എനിക്ക് തീർച്ചയാണ് സഭയെ നിങ്ങൾ ഇത് മനസ്സിലാക്കും. അവൾ ദൈവത്തിന്റെ വചനം അവിശ്വസിക്കുകയും ദൈവവുമായുള്ള സംബന്ധം വിട്ടുപിരികയും ചെയ്തു. കാരണം അപ്പോൾ തന്നെ അവളിൽ പിശാചിന്റെ ജീവനായി കഴിഞ്ഞിരുന്നു. അവൾ അവന്റെ കള്ളം വിശ്വസിക്കുകയും അവൾ പറഞ്ഞു, ആ വൃക്ഷഫലം നല്ലതാകുന്നു, എന്നിട്ട് അവനോടുകൂടെ അത് പങ്കിടുകയും ചെയ്തു. അത് ശരിയാണ്. ഞാനിത് മാറ്റിവെക്കാൻ പോകുന്നില്ല. എങ്ങനെയൊക്കെയായാലും അത് കടന്നു വരാൻ ഞാൻ ഇടയാക്കിയാണ്. അതൊട്ടും കഴിയില്ല. കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിൽ വെച്ച്, അല്ലെങ്കിൽ അരിസോണയിൽ വെച്ച്, ഒരു സഭയിൽ ഉപദേശിക്കുകയായിരുന്നു. ഞാൻ പ്രേരണയ്ക്കടിയിലല്ലാതെ യാതൊരു കാര്യവും പറഞ്ഞിട്ട് എനിക്കൊരിക്കലും തിരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. വളരെയധികം ശുശ്രൂഷകർ എന്റെ പിന്നാലെ സാത്താന്റെ വിത്തിനെ, പാമ്പിന്റെ വിത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട്. സ്ത്രീ അതൊരു ആപ്പിൾ പഴം തിന്നതായിരുന്നു. ഹാ, കൊള്ളാം. കായനും അതേ കാര്യം തന്നെ വിചാരിച്ചിട്ട് അവൻ വയലിൽ നിന്ന് പഴങ്ങൾ അർപ്പിക്കുന്നതിനായി കൊണ്ടുവന്നിരുന്നു. നോക്കൂ, അതൊരാപ്പിളായിരുന്നില്ല. അവൾ നഗ്നയാണെന്ന് അവൾക്ക് എങ്ങനെ മനസ്സിലായി? നാം അതിൽ കൂടെ കടന്നിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു ലൈംഗിക സംബന്ധമായിരുന്നു. തീർച്ചയായും അതായിരുന്നു. അവൾ നഗ്നയാണെന്ന് അവൾക്ക് മനസ്സിലായി. സാത്താനിൽ കൂടെ അവൾക്കൊരു മകനുണ്ടായി. അതൊരു ഇഴജന്തു അല്ലായിരുന്നു. അവൻ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും കൌശലമേറിയവനായിരുന്നു. അവൻ മനുഷ്യന്റെ തൊട്ടടുത്തവനായിരുന്നു. മനുഷ്യന് കുരങ്ങുകളെയും ആൾക്കുരങ്ങുകളെയും കണ്ടുപിടിക്കാൻ കഴിയും. എന്നാൽ മനുഷ്യനെയും മൃഗത്തെയും തമ്മിൽ ബന്ധിച്ചിരുന്ന ആ കണ്ണി അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാകുന്നു അവൻ. ദൈവം അത്രയും ദൂരത്തിൽ അവനെ ശപിച്ചിട്ട് അവന് തിരികെ വരാൻ കഴിയില്ല. അത് അവന്റെ മേൽ ഈ ദുഷ്ടപ്രവൃത്തി ചെയ്തതിന്റെ കാരണത്താലായിരുന്നു. അവനൊരു വിത്ത് മാത്രം മിശ്രിതമായിരുന്നു.
There's a bunch of Catholic people in my audience. And I said, "You Catholic people."
കഴിഞ്ഞ ദിവസം അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ എന്റെ ശ്രോതാക്കൾ ഒരു കൂട്ടം കത്തോലിക്കരായ ജനങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, കത്തോലിക്കരായ നിങ്ങൾ ജനങ്ങൾ യേശുവിനെ അല്ലെങ്കിൽ മറിയത്തെ എന്ന് പറയുന്നതാണ് ശരി. നിങ്ങൾ ദൈവത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്നു. ദൈവം നിത്യനായിരിക്കുമ്പോൾ അവനൊരു മാതാവ് ഉണ്ടായിരിക്കാൻ എങ്ങനെ കഴിയും? അവനൊരു മാതാവ് ഉണ്ടായിരിക്കാൻ കഴിയില്ല. യേശു മറിയത്തിന് യാതൊന്നും തന്നെ ആയിരുന്നില്ല. അവൾ അവനെ വിരിച്ചിറക്കിയ ഒരു മുട്ട വിരിക്കുന്നതിനുള്ള യന്ത്രം മാത്രമായിരുന്നു. ശരി, അവരെല്ലായ്പ്പോഴും അങ്ങനെ വിശ്വസിച്ചിരിക്കുകയും വർഷങ്ങൾക്ക് മുമ്പ് അതിനെക്കുറിച്ച് എനിക്ക് സ്വയമായ ഒരു ആശയമുണ്ടായിരുന്നു. അതായത്, കന്യാമറിയത്തിന്റെ ജന്മപാപരഹിത ഗർഭധാരണം ദൈവം അവളുടെ മേൽ നിഴലിട്ടിട്ട് ഒരു രക്തകോശം അവളിൽ നിർമ്മിക്കുകയും എന്നാൽ മുട്ട സ്ത്രീയിൽ നിന്നും വന്നതായിരുന്നു. മുട്ട സ്ത്രീയിൽ നിന്നും വരണമെങ്കിൽ അവിടെ ഒരു ലൈംഗിക വികാരമുണ്ടായിട്ട് മാത്രമേ ആ മുട്ടയെ ധമനിയിൽ കൂടി ഗർഭാശയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ.
നോക്കൂ,
നിങ്ങൾ ദൈവത്തോട് എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ അവനെ ഒരു ലൈംഗിക കുഴക്കലിലാക്കുകയാണ്. ദൈവം രക്തകോശം സൃഷ്ടിച്ച ദൈവം തന്നെ മുട്ടയും സൃഷ്ടിച്ചു. ഡോക്ടർ, അവിടെ ആണിന്റെയും പെണ്ണിന്റെയും പരാഗമുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അത് ശരിയാണ്. ശരി, ഈ സ്ത്രീ തന്നെ മുട്ട ഉൽപ്പാദിപ്പിച്ചെങ്കിൽ പിന്നെ ദാവീദിന് എങ്ങനെ പറയാൻ കഴിയും, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല? ഇപ്പോൾ സ്ത്രീയുടെ മുട്ട ക്രിസ്തുവിലായിരുന്നെങ്കിൽ ഇത് മുഴുവനും ദൈവം പൂർത്തിയാക്കിയ ഒരു കാര്യമായിരിക്കെ പിന്നെ ആ വ്യക്തിക്ക് എന്തെങ്കിലും അവന്റെ ഭാഗം പുനരുത്ഥാനത്തിൽ ചെയ്യുന്നതിന് ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. ദൈവം എന്തിന് ഒരു വ്യക്തിയുടെ ലൈംഗിക ഭാഗം ഉയർപ്പിക്കണം? പുനരുത്ഥാനത്തിൽ അവൻ എന്തുകൊണ്ട് അവന്റെ ശരീരത്തെ ദ്രവത്വം കാണാൻ വിട്ടില്ല? കാരണം അവൻ വിശുദ്ധനായിരുന്നു. അവന് മറിയാമുമായിട്ട് ഒരു ഗർഭധാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരാഗം മറിയത്തിൽ നിന്ന് വരികയും മുട്ട ധമനിയിൽ കൂടെ ഗർഭാശയത്തിൽ പ്രവേശിക്കേണ്ടത് ആവശ്യമല്ലേ? ആ മുട്ട അവിടെ കൊണ്ടുവരണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ലൈംഗിക വികാരം ഉണ്ടാകേണ്ടത് ആവശ്യമാകുന്നു. ശരി, നിങ്ങൾ പറഞ്ഞേക്കാം മുട്ട നേരത്തെ അവിടെ കിടപ്പുണ്ടായിരുന്നുവെന്ന്, അതുകൊണ്ട് അതിന് സാധ്യമായിരുന്നു. എന്നാൽ അത് അങ്ങനെയെങ്കിൽ നോക്കൂ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അവൻ മുഴുവനായും പിന്നെ ദൈവമല്ല. അവൻ ദൈവമായിരിക്കുന്നില്ല, അത്രയും അവൻ മനുഷ്യനായിരിക്കുന്നു. അതങ്ങനെ ആയിരിക്കണമെങ്കിൽ പിന്നെ സ്ത്രീക്ക് അതിൽ എന്തോ ഒരു കാര്യമുണ്ടായിരുന്നു. മറിയത്തിൽ നിന്ന് കടന്നു വന്ന യഥാർത്ഥ വിത്ത് അവളുടെ മാതാവിൽ നിന്നും അവളുടെ മാതാവിന്റെ മാതാവിൽ നിന്നും അങ്ങനെ മനുഷ്യ മിശ്രിതമായിട്ട് അതൊരു മാനുഷിക ആഗ്രഹത്തോടെ വന്നിരിക്കുന്നു. അതിന് കഴിയില്ല. ഇല്ല ശ്രീമാൻ, അതൊരു കഴുകന്റെ മുട്ടയെടുത്ത് കോഴിയുടെ മുട്ടയുടെ അടിയിൽ വെച്ചാൽ കോഴി ആ മുട്ടയെ വിരിച്ചിറക്കും. അവൾ അവിടെ ഒരു മുട്ട വിരിക്കുന്ന യന്ത്രം മാത്രമായിരുന്നു. എന്നാൽ അവിടെ കഴുകന്റെ ഒരു അംശവുമില്ല. അതൊരു കോഴിയാകുന്നു. ഇല്ല ശ്രീമാൻ, നിങ്ങൾക്കൊരു പട്ടിക്കുഞ്ഞിനെ ഒരു കിളിമുട്ടയുടെ മേൽ പിടിച്ച് കെട്ടിയിരുത്തിയിട്ട് ഒരു കിളിയെ വിരിച്ചിറക്കാൻ കഴിയും. ഒരു പട്ടിക്കുഞ്ഞിന് അത് കഴിയും. ഇതാ ശരീരത്തിന്റെ ചൂടാണ് മുട്ട വിരിച്ചിറക്കുന്നത്. അതേ കാര്യം തന്നെ യേശുവിന്റെ കാര്യത്തിലുമാകുന്നു. മറിയം വെറുമൊരു മുട്ട വിരിക്കുന്ന സാമഗ്രിയായിരുന്നു. മറ്റേതൊരു സ്ത്രീയായാലും എന്ന പോലെ ദൈവം അവളെ ഉപയോഗിച്ചു. അവളൊരു കന്യകയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. അവനൊരു കന്യകയുടെ ഗർഭത്തിൽ കടന്നു വന്നു. എന്നാൽ സൃഷ്ടികർത്താവായ ദൈവം തന്നെ മുട്ടയും ബീജവും രണ്ടും സൃഷ്ടിച്ചു. ആ കാരണത്താൽ അത് ജന്മപാപരഹിത ഗർഭധാരണമായിരുന്നു. ഞാൻ പുറത്തു വന്നപ്പോൾ തീർച്ചയായും സഹോദരന്മാരനെ കാത്തു നിൽക്കുകയായിരുന്നു. അവർ പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു തെറ്റുപറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ പിടികൂടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ശരി, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പിടിക്കപ്പെട്ടിരിക്കണം. അവർ പറഞ്ഞു, നിങ്ങൾ സർപ്പസന്തതി പ്രസംഗിക്കുമ്പോൾ ഈ ഒരു കാര്യം പറയുന്നതിൽ കൂടെ തെറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു മുട്ട അവകാശപ്പെടുന്നത് ദൈവം ആ മുട്ടയെ സൃഷ്ടിക്കുകയുണ്ടായി. എന്താണ് സംഭവിച്ചത്? നാം ഉത്പത്തിയുടെ 3-ാം അധ്യായത്തിൽ ദൈവം മറിയത്തോട് പറയുന്നു, ഞാൻ നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുതയുണ്ടാക്കും എന്ന് നാം കണ്ടുപിടിക്കുന്നു. ഞാൻ ഓർത്തു, ഓ ദൈവമേ, ഞാൻ ഒരിക്കലും എന്തെങ്കിലും ഒരു പ്രേരണയുടെ അടിയിലല്ലാതെ പ്രസംഗിച്ചിട്ട് എനിക്ക് തിരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. കാരണം ഞാൻ എന്റെ സ്വന്തം വിവേകത്തിൽ ആശ്രയിച്ചിട്ടില്ല. എന്റെ വിവേകം ദൈവത്തിന്റെ വചനത്തിന് വിപരീതമാണെങ്കിൽ പിന്നെ എന്റെ വിവേകം തെറ്റാകുന്നു. അത് ദൈവത്തിന്റെ വചനമാകേണ്ടിയിരിക്കുന്നു. അതല്ല എങ്കിൽ പിന്നെ അതിനെ വിട്ടേക്കുക. അത് ശരിയല്ല. എന്നാൽ അതിനെ തകർത്ത് കളയുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. എന്റെ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞു, സ്വർഗീയ പിതാവേ, നീ എന്നെ സഹായിക്കുക. ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ വ്യക്തിയുടെ കയ്യിൽ തിരുവെഴുത്തുണ്ടായിട്ട് അയാൾ തന്റെ വിരലുകൾ ഈ തിരുവെഴുത്തിലേക്ക് വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുതയുണ്ടാക്കും. ഇപ്പോൾ അതിവിടെയാകുന്നു. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. മറിയത്തെ നേരിലിട്ട് അതേ പരിശുദ്ധാത്മാവ് അതിന് സൃഷ്ടിക്കാൻ കഴിയും. അതിനവരുടെ വായിൽ ഒരു വചനത്തെ ഇടാൻ കഴിയും. ഞാൻ ദിവസേന അവനെ ആശ്രയിക്കുന്നു. ഇതെല്ലായ്പ്പോഴും അവന്റെ വചനമാകുന്നു. തന്റെ വചനത്തോട് വിപരീതമായി യാതൊന്നും അവന് പറയാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തിന്റെ അഭിഷിക്തനാണെന്ന് പറഞ്ഞിട്ട് ദൈവസത്യങ്ങൾക്കെതിരായി പ്രസംഗിക്കുകയാണെങ്കിൽ പിന്നെ അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമല്ല. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളെ നേരിടുമ്പോൾ അവൻ അതേ കാര്യം കൊണ്ടുവരുന്നു. കാരണം ഇത് വചനമാകുന്നു. ശ്രദ്ധിക്കുക എന്താണ് സംഭവിച്ചതെന്ന്. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീക്ക് മുട്ടയില്ല, അവൾക്കൊരു സന്തതിയുമില്ല. അവനിപ്പോൾ പറഞ്ഞു, അവൻ നിന്റെ മുട്ടയെന്നല്ല, അവൻ നിന്റെ സന്തതിയെന്നാണ് പറഞ്ഞത്. അവൾക്കൊരു സന്തതിയുമില്ല. ഒരു സന്തതിക്ക് വേണ്ടി രണ്ടുപേർ തമ്മിലുള്ള ഒന്നിച്ചുകൂടൽ ആവശ്യമാണ്. ശരിയല്ലേ ഡോക്ടർ? അതങ്ങനെയാകേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ പക്കൽ വളരെയധികം പഴത്തിന്റെ നീരുണ്ടായിട്ട് അതിൽ യാതൊരു ജീവനുമില്ലാതെ നിങ്ങൾക്കതിനെ വെച്ചുപിടിപ്പിക്കാൻ കഴിയുകയില്ല. അതൊരിക്കലും വളർന്നു വരികയില്ല. അത് അവിടെ തന്നെ കിടന്ന് അഴുകിപ്പോകും. നിങ്ങൾക്കൊരു ചെടിയുടെ ജീവനെ അതിന്റെ ജീവരസം അതിലില്ലാതെ നട്ടുപിടിപ്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നോക്കൂ, ഈ മുഴുവൻ കാര്യവും കൂടി ഒരൈക്യതയാകുന്നു. ഞാൻ ക്രിസ്തുവിനെയും സഭയും കുറിച്ച് പറയാൻ ശ്രമിക്കുകയാണ്. ഇതൊരൈക്യതയാകുന്നു. നോക്കൂ, ഇപ്പോൾ സ്ത്രീ അവളുടെ സ്വയം സന്തതിയാണെങ്കിൽ പിന്നെ അവൾക്ക് ഒരു പുരുഷന്റെ ആവശ്യമില്ല. അവൾക്ക് സ്വയമായി അവളുടെ കുഞ്ഞിനെ ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ അവൾക്കത് കഴിയില്ല. അവൾ പുരുഷനോട് കൂടെ ചേരാതെ അവൾക്കൊരു കുഞ്ഞുണ്ടാക്കാൻ കഴിയുകയില്ല. കാരണം ഒരു സന്തതി ഉണ്ടാക്കുന്നതിന് ഒരൈക്യം അവിടെ ആവശ്യമാകുന്നു. അത് ശരിയല്ലേ? ഒരു ചെടിയെ അതിൽ ജീവനില്ലാതെ വെച്ചുപിടിപ്പിച്ചിട്ട് എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കൂ. അതിപ്രകാരം ഈ സ്ത്രീ നായ്ക്കുട്ടികൾക്ക് ഇവിടെ ജന്മം നൽകുന്നുവെന്ന് അവർ അതിനെ പറയുന്നത് പോലെയാകുന്നു. നോക്കൂ, അതിന് ജീവനെ കൊണ്ടുവരാൻ കഴിയില്ല. അതിന് കഴിയുകയില്ല. കാരണം ആ പരാഗം തമ്മിൽ മിശ്രിതമാകുകയില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, സ്ത്രീയൊരു സന്തതിയല്ലായിരുന്നു. ആ കാരണത്താൽ അവൻ പറഞ്ഞു, ഞാൻ നിന്റെ സന്തതിക്കും സർപ്പത്തിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുതയുണ്ടാക്കും. അങ്ങനെ അവൻ സ്വയം അവൾക്കൊരു സന്തതി നൽകാൻ പോകുകയാണെന്ന് അവളോട് പറയുകയായിരുന്നു. അതൊരു ലൈംഗിക സംഭവത്തിൽ കൂടിയല്ല, അവൻ അവളുടെ ഉള്ളിൽ ഒരു സന്തതി സൃഷ്ടിക്കാൻ പോകുകയായിരുന്നു. ശരി, നിങ്ങൾ ചോദിച്ചേക്കാം, ഇപ്പോൾ അത് അവന്റെ സന്തതിയായിരിക്കില്ലേ? അതെ, അത് അവൾക്ക് കൊടുത്തതിനു ശേഷം അത് മറിയത്തിന് അവകാശപ്പെട്ടതായിരിക്കും. ഇതെന്റെ കണ്ണാകുന്നു, അവൻ എനിക്കിത് തന്നു. ഇതെന്റെ കണ്ണാകുന്നു, എന്നാൽ അവൻ എനിക്കിത് നൽകിയിരിക്കുന്നു. ഇതെന്റെ കൈയാകുന്നു, അവൻ എനിക്കിത് നൽകിയിരിക്കുന്നു. ഈ ശബ്ദം എന്റേതാകുന്നു, എന്നാൽ അവൻ ഇതെനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ ആ സന്തതിക്ക് മറിയമുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. അത് ദൈവം സ്വയമായി ചെയ്ത ഒരു കാര്യമാകുന്നു. അതുകൊണ്ട് അപ്പോൾ അവളിൽ ഉണ്ടായിരുന്ന സന്തതി നിയമാനുസൃതമല്ലാത്ത പ്രവൃത്തിയിൽ കൂടിയുള്ള ഒരു ഏകത്വമായിട്ട് അത് മരണമായിരുന്നു. സർപ്പത്തിന്റെ സന്തതിയാൽ അവൾ ഗർഭവതിയായി കഴിഞ്ഞിരുന്നു. കാരണം അവൾ തിരിഞ്ഞിട്ട് പാമ്പ് എന്നെ വഞ്ചിച്ചു എന്ന് സ്വയം പറഞ്ഞു. അത് ശരിയാണ്. ഉടനെ തന്നെ കായൻ ജനിക്കുകയും ചെയ്തു. ഓ, നമുക്കറിയാം, അവൾ പറഞ്ഞു, യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു. തീർച്ചയായും ഏതൊരു ജനിക്കുന്ന കുട്ടിയും ജാരസന്തതിയായാലും എന്തായിരുന്നാലും അതൊരു ദൈവത്തിന്റെ പ്രവൃത്തിയാൽ വരേണ്ടിയിരിക്കുന്നു. അവൻ ഒരുവന് മാത്രമേ ജീവൻ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും അത് ശരിയാണ്. നോക്കൂ, അവളൊരു അമ്മയായി കഴിഞ്ഞിരുന്നു. അതെന്ത് ചെയ്തിരുന്നുവെന്നാൽ അത് സർപ്പത്തിന്റെ സന്തതി എന്ന കാര്യത്തെ വ്യക്തമാക്കി കൊണ്ടുവന്നു. ഇപ്പോൾ നിന്നിൽ ഗർഭധാരണം ചെയ്തിരിക്കുന്ന സന്തതി എന്റെ വചനത്തിന് വിരോധമായിട്ടുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത പ്രവൃത്തിയാൽ ഇവിടെയുള്ള ഈ സംഗതിയുമായിട്ട് ഇപ്പോൾ നിനക്ക് സർപ്പത്തിന്റെ സന്തതി ഉണ്ടായിരിക്കുന്നു. എന്നാൽ ഞാൻ നിനക്ക് ജന്മ പാപരഹിത ഗർഭധാരണത്താൽ ഒരു സന്തതിയെ നൽകും. അവന്റെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ആമേൻ. ദൈവം തന്നെ അത് ചെയ്യട്ടെ. അത് അവന്റെ വചനമാണെങ്കിൽ അവനത് നിവൃത്തിയാക്കും. ആ കാരണത്താൽ നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഏകത്വത്തിലാകേണ്ടിയിരിക്കുന്നു. ആ കാരണത്താൽ പത്രോസ് പെന്തിക്കോസ്ത നാളിൽ പറഞ്ഞു, നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിനെന്ന് യേശു പറഞ്ഞതിനു ശേഷം പത്രോസ് തിരിഞ്ഞിട്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ. കാരണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. അത് മനസ്സിലായില്ലേ? അത് രേഖത്വം ആവശ്യമാകുന്നു. പൗലോസ് ഒരിക്കലും പത്രോസിനെ കണ്ടിരുന്നില്ല, എന്നാൽ അതേ പരിശുദ്ധാത്മാവ് അതേ ഏകത്വത്തിൽ സ്തോത്രം അതേ കാര്യം തന്നെ പറയാൻ അവനെ ഇടയാക്കി. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ ക്ഷയം പ്രാപിച്ചുവോ? അവർ പറഞ്ഞു, അങ്ങനെയൊന്നും ഞങ്ങൾക്കറിയില്ല. അവൻ ചോദിച്ചു, പിന്നെ എന്തിനാലാണ് നിങ്ങൾ സ്നാനമേറ്റത്? അവർ പറഞ്ഞു, യോഹന്നാനാൽ. അവൻ പറഞ്ഞു, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നാനമേറ്റിരിക്കണം. അങ്ങനെ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. എന്തായിരുന്നു അത്? ഏകത്വമാകുന്നു. ദൈവം പറയുന്ന അതേ കാര്യം തന്നെ നിങ്ങൾ പറയുന്നു. അത് ഏറ്റുപറയലാകുന്നു. ഏറ്റുപറയൽ എന്ന് വെച്ചാൽ അതേ കാര്യം തന്നെ പറയുകയാകുന്നു. അവൻ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ചെയ്യാൻ അവൻ വിശ്വസ്ത മഹാപുരോഹിതനാകുന്നു. നാം ഇത് സത്യമാണെന്ന് പറയുകയും അവൻ അതിന്മേൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഓഹോ ദൈവമേ, അവിടെയാണ് നിങ്ങൾ, അവിടെയാണ് ഗർഭധാരണം. ഇപ്പോൾ അവളുടെയും അവളുടെ ഭർത്താവിന്റെയും ഏകത്വം എങ്ങനെയാണ് തകർന്നതെന്ന് നോക്കുക. നമുക്ക് എളുപ്പം ഇത് നോക്കാം. ദൈവം ആദാമിനോട് നീ ചെയ്തതെന്ത് എന്ന് ചോദിച്ച ഉടനെ തന്നെ അവൻ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി അത് എടുക്കുന്നതിന് പകരം അവനത് ഭാര്യയുടെ മേൽ ചുമത്തിയിട്ട് പറഞ്ഞു, നീ എനിക്ക് തന്നിട്ടുള്ള സ്ത്രീ തന്നു എന്ന് പറഞ്ഞു. അവിടെ ഏകത്വം തകർന്നിരുന്നു. അവൾ എന്താണ് ചെയ്തത്? തന്റെ ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് സത്യം പറയുന്നതിന് പകരം അവൾ കള്ളം പറഞ്ഞു. അവൾ പറയേണ്ടിയിരുന്നു, അവൻ നിരപരാധിയാണ്, ഞാനത് അവന് കൊടുത്തു. ആമേൻ. വേദപുസ്തകം പറയുന്നു അവൾ അവളുടെ ഭർത്താവിന് കൊടുത്തു. അവൾ പറയേണ്ടിയിരുന്നു, ആ മനുഷ്യൻ നിരപരാധിയാണ്, ഞാനത് അവന് കൊടുത്തു. അപ്പോഴാണ് അവനത് ഭക്ഷിച്ചത്. എന്നാൽ ഞാനാണ് അവനത് കൊടുത്തത്. അതിന് പകരം അവളത് പാമ്പിന്റെ മേലേക്കാക്കിയിട്ട് ഏറ്റവും അടുത്ത ഒഴിവഴിവായിരുന്നു. നോക്കൂ, ഭാര്യ ഭർത്താവ് ആ ഏകത്വം തകർന്നു. ഭർത്താവിന്റെയും ഭാര്യയുടെയും അവർ തമ്മിലുള്ള കൂട്ടായ്മ തകർന്നുപോയി. അവർ തമ്മിലുള്ള ഏകത്വം തകർന്നുപോയി. അവരും ദൈവവും തമ്മിലുള്ള ഏകത്വവും തകർന്നുപോയി. ആ മുഴുവൻ കാര്യവും അവലക്ഷണപ്പെട്ടുപോയി. എന്തുകൊണ്ടാണ്? ഒരു വചനം അവിശ്വസിച്ചതിന്റെ കാരണത്താലായിരുന്നു. ഓ സഹോദര, അതെ, അവൾ സത്യം പറയേണ്ടിയിരുന്നു. അവളും അവളുടെ ഭർത്താവും തമ്മിലുള്ള ഏകത്വവും അവരും ദൈവവും തമ്മിലുള്ള ഏകത്വവും പോയി കഴിഞ്ഞിരുന്നു. ദൈവത്തിന്റെ സമ്പൂർണ്ണ വചനത്തെ എടുക്കാത്ത ഏതൊരു സഭയ്ക്കും ഇതേ കാര്യം തന്നെ സംഭവിക്കുന്നു. ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവളുടെ ആദ്യജാതനായ കായിനെ നോക്കുക. ഒരു കൊലയാളി, ഒരു കള്ളം പറച്ചിലുകാരൻ, ഒരു ചതിയൻ, അസൂയക്കാരൻ, തന്റെ സഹോദരനോട് അസൂയുള്ളവൻ. എന്നാൽ അവന്റെ സഹോദരൻ ദൈവത്തിന്റെ കൽപ്പനകളെ പാലിക്കുകയും അവൻ ഒരാടിനെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രായച്ചിത്തം കഴിക്കുകയും ചെയ്തു. അതിനുള്ള അറിവില്ലായ്മയെ ഇപ്പോൾ ശ്രദ്ധിക്കുക. സാത്താൻ എന്തോ അതിന് പകരം ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. ദൈവം, വേദപുസ്തകം പറയുന്നു, ദൈവം അവർക്ക് രണ്ടുപേർക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. തോൽ കിട്ടണമെങ്കിൽ എന്തോ അവിടെ മരിച്ചു. ആദാം സ്വയം അത്തിയില കുത്തിത്തുന്നി അവർക്ക് അരയാട ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് സസ്യജീവനാകുന്നു, അത് പ്രവർത്തിക്കുകയില്ല. ചലിക്കുന്ന ജീവൻ അവിടെ മരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം ജീവന്റെ ഒരു താണരൂപത്തെ എടുത്തുകൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു നാൾ എന്റെ സ്വന്തം ജീവൻ നിനക്ക് വേണ്ടി നൽകപ്പെടും. ആ യഥാർത്ഥ ജീവൻ ഈ ഏകത്വത്തെ വീണ്ടും കൊണ്ടുവരും. ഇപ്പോൾ ദൈവം അനുവദിക്കുന്ന പക്ഷം കുറച്ചു നേരത്തിനുള്ളിൽ നാം അതെടുക്കുന്നതാണ്. നോക്കൂ, ഇവിടെ ഇതാ ഒരു കുഞ്ഞാടിന്റെ ജീവൻ. ഇപ്പോൾ നീ ഇത് നിന്റെ അരയ്ക്ക് ചുറ്റി നിന്റെ നഗ്നത മറയ്ക്കുക. നിങ്ങൾ ഇനി ആപ്പിളുകൾ തിന്നരുതെന്നാണോ? അസംബന്ധം. നോക്കൂ, ഈ തോൽ നിന്റെ ചുറ്റുമായി കെട്ടുക. അതിനുവേണ്ടി അവന് എന്തോ നിന്നെ കൊല്ലണമായിരുന്നു. സാത്താന്റെ മകൻ അവൻ ആഗ്രഹിച്ച രീതിയിലല്ല കടന്നുവന്ന് അത് ചെയ്തത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം. എന്നാൽ അവൻ പിശാചിന്റെ മകനായിരുന്നു. കാരണം ആദാമിന്റെ ദൈവത്തോടുള്ള വിശുദ്ധിക്ക് ഇത്തരമൊന്നിനെ കൊണ്ടുവരാൻ കഴിയുകയില്ല. ശ്രദ്ധിക്കുക, സാത്താന്റെ മകൻ ഒരു പ്രായച്ചിത്തമുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഇന്ന് കൂടുതൽ ജനങ്ങളും പറയുന്ന അതേ കാര്യവുമായിട്ട് തിരികെ എത്തി. ഒരു കൂട്ടം ആപ്പിളുകളും വയലിലെ കായ്കനികളും ഒരു പ്രതിവിധിയായി പ്രായച്ചിത്തം അർപ്പിക്കുന്നതിന് കൊണ്ടുവന്നു. നീതിമാനായ ഹാബേൽ എന്താണ് ചെയ്തത്? ഇത് ആപ്പിൾ പഴം ഭക്ഷിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമല്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ അവന്റെ അപ്പന്റെയും അമ്മയുടെയും രക്തമായിട്ട് അത് ആദാമിന്റെ ജീവനായിരുന്നു. അതുകൊണ്ട് അവൻ ദൈവം ചെയ്തതുപോലെ ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്നു. ഹാലലൂയ. അവൻ ദൈവത്തിന്റെ വചനം പാലിച്ചു. കായിന് അവനോട് അസൂയ തോന്നി. അതേ കാര്യം ഇന്നുമാകുന്നു. ആ രക്തയാഗത്തിലേക്ക് വരിക. ദൈവത്തിന്റെ വചനം എന്താണോ പറയുന്നത് അതുമായി ഉറച്ചു നിൽക്കുക. വളരെയധികം പേർ രക്തയാഗത്തിൽ വിശ്വസിക്കുന്നുണ്ട്, തീർച്ചയാണ്. എന്നാൽ വചനത്തിന്റെ കാര്യത്തിൽ മറ്റു പലതും പറയും. അവർ പറയും, ഓ ഇല്ല, ഞാനിത് വിശ്വസിക്കുന്നില്ല. ഹാ, അത് വേറൊരു കാലത്തേക്കുള്ള കാര്യമാകുന്നു. അത് ആ പഴയ പിശാച് തന്നെയാകുന്നു, ആ പഴയ തന്ത്രം തന്നെയാകുന്നു. നാം അതിൽ കടക്കുന്നത് വരെ കാത്തിരിക്കുക. ശ്രദ്ധിക്കുക, അവൻ അതേ വഴിയിൽ തന്നെ കടന്നു വന്നു. എന്നാൽ കായിൻ തന്റെ വിവേകശൂന്യമായ വഴിയിൽ കൂടെ, അത്രയും വിവേകശൂന്യമായിരുന്നില്ല, എന്നാൽ അവന്റെ കൌശലമേറിയ വഴിയിൽ കൂടെ ചതിക്കപ്പെട്ട് ഫലങ്ങളെ കൊണ്ടുവന്നു. ഹാബേൽ വചനത്തെ പാലിച്ചുകൊണ്ട് ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്നു. ദൈവം പറഞ്ഞു, അത് ശരിയാണ് ആദം, അല്ലെങ്കിൽ ഹാബേൽ, നീ എന്റെ വാക്കുകളെ പാലിച്ചിരിക്കുന്നു. കായൻ, നിനക്കറിയാമായിരുന്നു നിന്റെ അപ്പൻ അത്തിയിലെടുക്കാൻ ശ്രമിച്ചതുപോലെ ഞാൻ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. നീ ഒരു കൂട്ടം അത്തിയും അല്ലെങ്കിൽ മുന്തിരിയും അല്ലെങ്കിൽ ആപ്പിളുകളും എല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ അപ്പൻ അത്തിവൃക്ഷത്തിൽ നിന്ന് ഇലകൾ പറിച്ചെടുത്ത് ഒരു പ്രായച്ചിത്തമുണ്ടാക്കാൻ ശ്രമിക്കുകയും ഇവിടെ ഇതാ നീ വൃക്ഷത്തിന്റെ ഫലങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അതായിരുന്നില്ല, അത് ജീവനിൽ നിന്ന് രക്തമായിരുന്നു. ഓ, ദൈവം അത് കണ്ടിട്ട് പറഞ്ഞു, ഇതിവിടെയാകുന്നു. അങ്ങനെ ഹാബേൽ ശരിയായൊരു വഴിപാട് അർപ്പിച്ചു. അതിനുശേഷം അവന്റെ സഹോദരന് അവനോട് അസൂയ തോന്നി. നോക്കൂ, അവൻ എന്താണ് ചെയ്തത്? അവൻ തന്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. ദൈവം വേറൊരുവനെ ഉയർത്തി. അത് ക്രിസ്തുവിന്റെ മരണവും അടക്കവും പുനരുത്ഥാനവും പോലെയാകുന്നു. ശ്രദ്ധിക്കുക, അതിനുശേഷം ദൈവം ആദാമിനോടും ഹവ്വയോടും എന്താണ് പറഞ്ഞത്? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകി നിറഞ്ഞുകൊള്ളുക, ഭൂമിയിൽ മുഴുവൻ മനുഷ്യജാതിയെ കൊണ്ട് നിറയ്ക്കുക. അതിനാൽ വ്യക്തിപരമായി അവനോട് ഇടപെട്ടിട്ട് അവരെ തിരികെ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയും. ജനങ്ങളോട് വ്യക്തിപരമായി ഓരോ വ്യക്തിയോടും ഇടപെടുക. എന്നാൽ അവർ ആ രീതിയിൽ അത് ആഗ്രഹിച്ചില്ല. ഈ വെളിപാട് വിട്ടുകളയാൻ ഇടയാക്കരുത്. ദൈവമേ, ഇത് സംഭവിക്കാൻ ഇടയാക്കണമേ. ഞാൻ ഇത് നോക്കുന്ന രീതിയിൽ നിങ്ങൾ ഇത് കാണാൻ ഇടയാക്കണമേ. നോക്കൂ, ഇതാകുന്നില്ല. ദൈവം ഒരു കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയോട് ഇടപെടുന്നില്ല. ദൈവം നിങ്ങളൊരു സഭാസംഘടനയിൽ ഇടപെടുന്നില്ല. ദൈവം നിങ്ങളോട് ഒരു വ്യക്തിയായി, വ്യക്തിപരമായി ഇടപെടുന്നു. പരിശുദ്ധാത്മാവിനാൽ വ്യക്തിപരമായി നിങ്ങൾ സ്നാനപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നാം അവന്റെ ദേഹത്തിലേക്ക് ഒരുമിച്ച് സ്നാനപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഓരോ വ്യക്തി സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ദൈവം ഓരോരുത്തരോടായി ഇടപെടുന്നു. അതവന്റെ ഉദ്ദേശമാകുന്നു. അവൻ അവരെ ഭൂമിയിൽ എങ്ങുമായി ചിതറിച്ചിട്ട് അവന് വ്യക്തിപരമായി ഓരോരുത്തരോട് ഇടപെടാൻ കഴിയുന്നു. എന്നാൽ അതിനു പകരം എന്ത് സംഭവിച്ചു? ദൈവത്തിന് കായിന്റെ ജനങ്ങളെ സേത്തിന്റെ ജനങ്ങളിൽ നിന്ന് വേർപെടുത്തേണ്ടി വന്നു. അവൻ കായിനെ അവിടെ നിന്നും പറഞ്ഞയച്ചു, അവനവരെ വേർപെടുത്തി. അതിനാൽ അവന് തന്റെ സഭയുമായി ഇടപെടാൻ കഴിയും. ശ്രദ്ധിക്കുക, കായിൻ വേർപെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവം ഹവ്വയുടെ ദുഷ്ടനായ കായിനിൽ നിന്നും ആദാമിന്റെ വിശുദ്ധനായ സേത്തിനെ വേർപെടുത്തി. ഓ, അവനത് ചെയ്യുമോ? ഒരു നിയമാനുസൃതമല്ലാത്ത പ്രവൃത്തിയാൽ ഈ സ്ത്രീ മറ്റൊരാളുമായി ജീവിച്ച് ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു. ദൈവം ആ കുട്ടിയെയും അവന്റെ തലമുറയെയും തന്റെ നീതിമാനും വിശുദ്ധ മനുഷ്യനുമായ തന്റെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്നും വേർപെടുത്തി. അതേ കാര്യം തന്നെ ഇന്നുമാകുന്നു. അവരെ വേർപിരിക്കുകയും വേർപെടുത്തുകയും അവർ ഏകത്വത്തിലല്ല എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അവർക്ക് യാതൊരു ഏകത്വത്തിനും കഴിയില്ല. രാത്രിക്ക് പകലിനോട് ഏകത്വമുണ്ടായിരിക്കാൻ കഴിയുമോ? ഒരു വിശ്വാസിക്ക് അവിശ്വാസിയോട് ഏകത്വമുണ്ടായിരിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ സമ്പൂർണ്ണ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു ഭാഗം മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുമായി ഏകത്വമുണ്ടായിരിക്കാൻ കഴിയുമോ? ദൈവത്തിന് വേർപിരിക്കുന്നവരെ ആവശ്യമാകുന്നു. ഇപ്പോൾ കായൻ ഹവ്വയുടെ മകനായിരുന്നു. എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്നവൾ പറഞ്ഞു. എന്നാൽ സേത്ത് ആദാമിന്റെ മകനായിരുന്നു. ദൈവം അവരെ തമ്മിൽ വേർപെടുത്തി, കാരണം അവർ തമ്മിൽ ഒന്ന് മറ്റൊന്നിനെ ദുഷിപ്പിക്കുവാൻ ഇടയാകുമായിരുന്നു. കായിന്റെ ദുഷ്ടമക്കൾ സേത്തിന്റെ നല്ല മക്കളെ ദുഷിപ്പിച്ചു കളയും. അത് ശരിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ഒരു വചനത്തിൽ അവിശ്വസിക്കാൻ ഹവ്വയെ കാരണമാക്കിയ അതേ പിശാച് തന്നെ അവരെ തമ്മിൽ വേർപിരിപ്പിക്കുകയും വ്യത്യസ്തമായി ജീവിക്കാൻ ഇടയാക്കിയ അതേ പിശാച് തന്നെ അവരുടെ ഇടയിൽ കടന്നുകൂടി അവരെ വീണ്ടും ഒരുമിച്ചാക്കിയുണ്ടായി. നിങ്ങൾക്കിത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ആമേൻ പറയുക. അവനവരെ വീണ്ടും ഒരു വ്യാജമായ ഐക്യത്തിനടിയിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വിപരീതമായി ഒരുമിച്ച് കൊണ്ടുവന്നു. എന്താണ് സംഭവിച്ചത്? അവൻ എങ്ങനെ അത് ചെയ്തു? വേദപുസ്തകം ഉത്പത്തിയിൽ പറയുന്നു, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. ദൈവത്തിന്റെ പുത്രന്മാർ സേത്തിന്റെ മക്കൾ മനുഷ്യരുടെ പുത്രിമാരെ കായിന്റെ മക്കളെ കണ്ടു. അവർ അത്രയും സുന്ദരികളായിരുന്നു. അവർ എന്താണ് ചെയ്തത്? അവർക്ക് വേണ്ടി വീണുപോയി. അങ്ങനെ സൗന്ദര്യത്തിന്റെ കാരണത്താൽ അവർ കാഴ്ചയ്ക്ക് ഭംഗിയുള്ളവരായിരുന്നു. അവർ വീണ്ടും തമ്മിൽ ഐക്യത്തിലായി. അതേ കാര്യം എന്നാകുന്നു സഹോദരന്മാരെ, ഇവിടെ നിങ്ങളായിരിക്കുന്നു. പെന്തിക്കോസ്തുകാരായ ക്ഷീണിച്ച നിങ്ങൾ, ദൈവം നിങ്ങളെ വേർപെടുത്തി വിഭാഗീയ ഗണത്തിൽ ഉൾപ്പെടാതെ നിങ്ങളെ അയച്ചു. പെന്തിക്കോസ്തിനെ നിങ്ങൾക്ക് വിഭാഗീയമാക്കാൻ കഴിയുകയില്ല. തന്റെ ജനങ്ങളായി അവൻ നിങ്ങളെ അയച്ചു. എന്നാൽ നിങ്ങൾ അവരുടെ വലിയ മിനുക്കമുള്ള പള്ളികളും വേദശാസ്ത്രവും കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ വളരെയധികം വലിയ സ്കൂളുകളും കാര്യങ്ങളുമായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ജനങ്ങളെ വീണ്ടും സഭാസംഘടനകളുമായി ഐക്യത്തിലയക്കിയിരിക്കുന്നു. ഈ സഭാസംഘടനകളുടെ അടിസ്ഥാനം അത് തന്നെ കത്തോലിക്ക സഭയാകുന്നു. ഭംഗിയേറിയ വലിയ സഭകളും നല്ല വസ്ത്രധാരണം ചെയ്ത ആളുകളും നഗരാധ്യക്ഷനും അതുപോലെയുള്ള ബാക്കി ആളുകളും നല്ല വസ്ത്രധാരണം ചെയ്ത നല്ല വിദ്യാഭ്യാസമുള്ള ഉയർന്ന വേദശാസ്ത്ര പണ്ഡിതന്മാരും എല്ലാവരും മോടിയായി വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ഥലത്ത് എങ്ങനെ വരണമെന്ന് അറിയാവുന്നവരും കൂടാതെ പാസ്റ്റർ അത്രയും സമ്പൂർണനായി ആ സ്ഥലത്ത് നിൽക്കുകയും ചെയ്യുന്നു. എന്താകുന്നു ഇത്? ദൈവം ശിക്ഷ വിധിച്ചിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ നോക്കുന്നു. നിങ്ങൾ പെന്തിക്കോസ് സഭയെ, ദൈവമേ ഇത് ടേപ്പുകളിൽ കൂടി എത്തിച്ചേരാനിടയാക്കണമേ. നിങ്ങൾ പെന്തിക്കോസ് സഭയെടുത്തിട്ട് സഭാസംഘടനയുമായി ഐക്യത്തിലാക്കിയിരിക്കുന്നു. ദൈവം ഒരിക്കലും അത് ഐക്യത്തിലാകാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ ഇത് വേർപെടുത്തപ്പെട്ട് ഒരിക്കലും ലോകവുമായി ഐക്യത്തിലാകാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഹവ്വയെ കൊണ്ട് ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിപ്പിച്ച് ദുഷ്ടത പ്രവർത്തിക്കാൻ ഇടയാക്കിയ അതേ പിശാച് തന്നെ നേരെ തിരികെ വന്ന് സേത്തിന്റെ മക്കളെ കൊണ്ട് കായിന്റെ സൌന്ദര്യമേറിയ സ്ത്രീകളെ കാണുന്നതിനിടയാക്കിയും അവർ വീണ്ടും ഐക്യത്തിലാകുകയും ചെയ്തു. അവർ അവിശ്വാസികളായിരുന്നില്ല, അവർ കമ്മ്യൂണിസ്റ്റുകളായിരുന്നില്ല, അല്ല അല്ല, അവർ വിശ്വാസികളായിരുന്നു. അവർ പറഞ്ഞു, ഒരുപക്ഷെ ഇപ്പോൾ കർത്താവ് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാൻ ഇടയുണ്ട്, അല്ലെങ്കിൽ ഓ ഇത് ഇപ്രകാരമായിരിക്കാം. അവർ ചെയ്തിരുന്നത് ശരിയാണെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ ദൈവത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു? ആ മുഴുവൻ കാര്യത്തെയും തുടച്ചു മാറ്റേണ്ടി വന്നു. മുഴുവൻ കാര്യങ്ങളെയും തുടച്ചു മാറ്റേണ്ടി വന്നു. ഒരു വ്യാജ ഏകത്വത്തിനടിയിലായിരുന്നു. അവന് ഒരു ജലപ്രളയം അയച്ച് മുഴുവൻ കൂട്ടത്തെയും നശിപ്പിക്കേണ്ടി വന്നു. ആ കള്ള ഏകത്വത്തിനു വേണ്ടി ന്യായവിധി വന്നു. ഒരു കള്ളമായ ഏകത്വത്തിന്റെ കാരണത്താൽ ന്യായവിധി ഏതെന്നിൽ അടിച്ചു. ഇപ്പോൾ പാമ്പനൊരു സന്തതി ഉണ്ടായിരുന്നോ? നിങ്ങൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ഒരു വ്യാജ ഏകത്വം ഭൂമിയിൽ ആദാമിന്റെയും ഹവയുടെ അടുക്കൽ ഏതെനിൽ ഒരു ന്യായവിധി കൊണ്ടുവന്നു. ഒരു വ്യാജ ഏകത്വം ദൈവത്തിന്റെ ന്യായവിധിയുടെ പ്രളയത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നു. കാരണം കായന്റെ പുത്രിമാർ ദൈവത്തിന്റെ പുത്രന്മാരോടുകൂടെ വിലസുകയും അവർ അതിനു മുമ്പിൽ വീണുപോകുകയും വീണ്ടും ഏകത്വത്തിലാകുകയും ചെയ്തു. അവിടെയാണ് നിങ്ങൾ. ഒരു വ്യാജ ഏകത്വം, ഒന്നും സംഭവിക്കാൻ കഴിയില്ല. ദൈവം എന്താണ് ചെയ്തത്? അവൻ വിലയേറിയ നോഹയും കുടുംബത്തെയും ഒഴിച്ച് ബാക്കി മുഴുവൻ കാര്യങ്ങളും നശിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം വീണ്ടും നോഹയുടെ മരണശേഷം നോഹയുടെ ആത്മീയ കുടുംബം, ആദ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യരുടെ മക്കൾ തമ്മിൽ തമ്മിൽ മറ്റൊരാളെ വീണ്ടും നോക്കാൻ തുടങ്ങി. അവർ എന്താണ് ചെയ്തത്? അവർ പറഞ്ഞു, ഞങ്ങൾ അവിശ്വാസികളല്ല, ഞങ്ങളെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ അവർ ഒരു വ്യക്തിയെ, ഒരു നേതാവിനെ, നിമ്രോദെന്ന് പേരോടുകൂടിയ ഒരു വലിയ ആർച്ച് ബിഷപ്പിനെ കൊണ്ടുവന്ന് ഒരു വലിയ ഗോപുരം പണിതു. അവർ അവിശ്വാസികളായിരുന്നില്ല. ഒരു സ്വർഗമുണ്ടായിരുന്നു എന്നവർ വിശ്വസിച്ചിരുന്നു, ഒരു നരകമുണ്ടായിരുന്നു എന്നവർ വിശ്വസിച്ചിരുന്നു, അവർ ന്യായവിധിയിൽ വിശ്വസിച്ചിരുന്നു. എന്നാൽ ദൈവപുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുമായി വീണ്ടും അവർ സ്വയം ഒരു വ്യാജമായ ഏകത്വം ഉണ്ടാക്കിയിട്ട് ഒരു വലിയ കത്തീഡ്രൽ ഉണ്ടാക്കിയും ഒരു വലിയ സഭാസമുദായം ഉണ്ടാക്കിയും ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ബാബേലിന് കപ്പം കൊടുത്തിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ മെടുക്കരാണ്. അവർക്ക് ഈ ബുദ്ധി എവിടെ നിന്നാണ് കിട്ടിയത്? പിശാചിൽ നിന്നുമായിരുന്നു. അത് കൃത്യമായും ശരിയാകുന്നു. ഹവയ്ക്ക് കിട്ടിയതുപോലെ തന്നെ അവർക്ക് പിശാചിൽ നിന്ന് കിട്ടിയിരുന്നു. അങ്ങനെ സാത്താനിൽ നിന്ന് കിട്ടിയിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, നാം നമുക്ക് വേണ്ടി ഒരു സഭാസംഘടന ഉണ്ടാക്കും, നാം ദൈവത്തെ പ്രസാദിപ്പിക്കും. നാം എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് പറയട്ടെ. ഞങ്ങൾ കോവേണിപ്പടികൾ ഉണ്ടാക്കും. ഞങ്ങൾ മേലോട്ട് കയറി ചെന്ന് മാലാക്കമാരുമായി പാടി ആനന്ദിച്ചിട്ട് തിരികെ ഇവിടെ വന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നയിക്കും. അത്തരം പിശാചുക്കൾ ഇപ്പോഴും ജീവിക്കുന്നു. മനസ്സിലായോ? അത് ദൈവത്തിന്റെ കൽപ്പനകൾക്കെതിരായിരുന്നു. അവർ അവന്റെ കൽപ്പനകളെ പാലിച്ചില്ല. ദൈവം എന്താണ് ചെയ്തത്? അവർ ബാബേൽ ഗോപുരം പണിതു. വീണ്ടും വ്യാജമായതായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ കലക്കിക്കളയുകയും വേർപെടുത്തുകയും ചെയ്തു. ദൈവം വീണ്ടും വേർപെടുത്തിയിട്ട് നല്ലവനായ നീതിമാനായ അബ്രഹാമിനെ അവിടെ നിന്നും പുറത്തു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ എടുത്ത് നിന്നിൽ നിന്നൊരു ദേശത്തെ ഉണ്ടാക്കും. ദൈവം അവരെ വേർപെടുത്തി, നീ അവരുടെ ഇടയിൽ നിന്ന് വിട്ടുപോരുവിൻ, എല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് കളയുക. അവരെല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് കളയുന്നത് വരെ ദൈവം ഒരിക്കലും അവരെ അനുഗ്രഹിച്ചില്ല. ലോത്ത് അവസാനത്തേതായിരുന്നു. അബ്രഹാമെ പുറത്തു വരൂ, അവിശ്വാസികളുടെ ഇടയിൽ നിന്ന് നിന്നെ തന്നെ വേർപെടുത്തിക്കൊള്ളുക. ഞാൻ നിന്നിൽ നിന്ന് ഒരു ദേശത്തെ ഉണ്ടാക്കുവാൻ പോവുകയാണ്. എന്റെ കൽപ്പനകളെ പാലിക്കുന്ന ഒരു ജനത്തെ ഉണ്ടാക്കും. ഞാൻ അവർക്ക് ഒരവസരം കൂടി നൽകാൻ പോവുകയാണ്. വൃദ്ധനായ അബ്രഹാം ഒരന്യദേശത്ത് ചെന്ന് പാർത്തു. എല്ലാ അബ്രഹാമുകാരും അതാണ് ചെയ്യുന്നത്. ഒരന്യദേശത്ത് ചെന്ന് പാർക്കുന്നു. എന്താകുന്നു അത്? മാനുഷികമായി സംസാരിക്കുമ്പോൾ അസാധ്യമായ ഒരു വാഗ്ദത്തത്തെ വിശ്വസിക്കുന്നു. ആ സമയത്തെ ആധുനികമായ കായിന്റെ ഡോക്ടർമാർ എന്ത് പറഞ്ഞു കാണുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? 100 വയസ്സുള്ള ഒരു വൃദ്ധനായ മനുഷ്യന് 90 വയസ്സുള്ള ഒരു ഭാര്യയിൽ നിന്ന് ഒരു കുട്ടി ജനിക്കാൻ പോകുന്നുവെന്നോ? ഹോ, എന്തൊരു അസംബന്ധമാകുന്നു. എന്നാൽ അബ്രഹാം ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചു. അതിന് വിപരീതമായ എന്തിനേയും അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്തു. ഇന്ന് നടക്കുന്നതായി ഈ കള്ളസ്നാനങ്ങളും കള്ളവികാരാവേശങ്ങളും കള്ളമായ മറ്റു കാര്യങ്ങളും അവയൊന്നുമില്ല എന്ന് പറയുകയും ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് തുടരുക. അവയെല്ലാം യഥാർത്ഥമായതിന്റെ അടുക്കൽ നിങ്ങൾ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഇടർച്ചക്കല്ലുകൾ മാത്രമാകുന്നു. അത് ശരിയാണ് മക്കളെ, നിങ്ങൾ മുമ്പോട്ട് നീങ്ങിക്കൊള്ളുക. ദൈവത്തിന്റെ വചനം ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നു. എത്രയധികം വ്യാജമായ കാര്യങ്ങൾ പിശാച് അവിടേക്ക് എടുത്തെറിഞ്ഞാലും ദൈവത്തിന്റെ മക്കൾ ഇപ്പോഴും സത്യവചനമുണ്ടായിട്ട് അവനത് പാലിക്കുന്നു. അബ്രഹാം അതിന് വിപരീതമായ എല്ലാത്തിനെയും തെറ്റാണെന്ന് പറഞ്ഞു. നിങ്ങൾ കുറിച്ചെടുക്കുന്നെങ്കിൽ അത് റോമർ 4:4 അബ്രഹാം ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായ എല്ലാത്തിനെയും ഇല്ലാത്തതിനെ ഉണ്ടായിരുന്നതുപോലെ വിളിച്ചു. അത് ശരിയാണ്. അവൻ ദൈവത്തിൽ വിശ്വസിക്കുകയും കൂടുതൽ ശക്തിപ്പെടുകയും തന്റെ ശരീരം എത്ര നിർജീവമായാലും അത് കാര്യമാക്കാതെ, അത് സംഭവിക്കാൻ പോകുന്നില്ല, അതെത്ര അസാധ്യമാണെന്ന് കണ്ടിട്ടും അബ്രഹാം അത് വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അവൻ വേദിയുടെ അടുക്കൽ ചെന്നിട്ട് അതിപ്പോൾ തന്നെ വന്നില്ലെങ്കിൽ എനിക്കറിയില്ല, അത് വിശ്വസിക്കണമോ അതോ വേണ്ടായോ എന്ന് അങ്ങനെ യാതൊന്നും പറഞ്ഞില്ല. അബ്രഹാം അതുമായിട്ട് അത് വരുന്നതിന് മുമ്പ് 25 വർഷങ്ങൾ അതുമായിട്ട് നിൽക്കുകയും അത് വരികയും ചെയ്തു. അത് എല്ലായ്പ്പോഴും സംഭവിക്കുന്നു. അബ്രഹാമിൽ നിന്ന് ഇസ്ഹാക്ക് ജനിച്ചു, ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബ് ജനിച്ചു, യാക്കോബിൽ നിന്ന് കുലപതിമാർ ജനിച്ചു, കുലപതിമാരിൽ നിന്ന് അവർ മിസ്രയീമിലേക്ക് പോയി, മിസ്രയീമിൽ ഒരു ദേശമായി അവർ പെരുകി വർദ്ധിച്ചു. അതിനുശേഷം തന്റെ ദേശം വർദ്ധിച്ചപ്പോൾ അത് അവന്റെ നേട്ടമായിരുന്നു. അവൻ എന്താണ് ചെയ്തത്? ദൈവം അവരെ വീണ്ടും വേർപെടുത്തി. വിശ്വാസത്തിനും അവിശ്വാസത്തിനും തമ്മിൽ ഒരുമിച്ച് പോകാൻ കഴിയില്ല. ഇല്ല ശ്രീമാൻ, അവനവരെ വീണ്ടും വേർപെടുത്തി. തന്റെ സ്വന്തമാക്കുന്നതിനു വേണ്ടി അവർ ശരിയായി വഴി നടത്തപ്പെട്ടിരുന്നു എന്ന് തീർച്ചയാക്കുന്നതിനു വേണ്ടി അവൻ എന്ത് ചെയ്തു? ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ പക്കൽ ഇപ്പോൾ അധിക സമയമില്ല. ഒരുപക്ഷെ അടുത്ത 15 മിനിറ്റ് നേരം കൂടി എടുത്തിരിക്കും. അവനവരെ അടുത്തായി വഴി നടത്തി. ശ്രദ്ധിക്കുക, അവനൊരു ദേശത്തെ ഉയർത്തി. അവരെ രക്ഷകരുടെയും മറ്റും കീഴിലായിട്ടു. അവർ കരയുകയും നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് തുടർന്നു. എന്നാൽ ദൈവം താഴേക്ക് നോക്കി. അവൻ അബ്രഹാമിന് നൽകിയ സകല വാഗ്ദത്തവും അവൻ ഓർത്തു. ഒരു ദിവസം അവൻ അവരോട് എന്താണ് ചെയ്തത്? അവൻ അവരെ വേർപെടുത്തിയപ്പോൾ എന്താണ് ചെയ്തത്? അവൻ അവർക്ക് ഒരു നിയമവും അവർക്കൊരു പ്രവാചകനും അവർക്കൊരു അഗ്നിസ്തംഭവും കൊടുത്തു. അവൻ എന്താണ് ചെയ്തത്? ഹോ ദൈവമേ, അവൻ തന്റെ സഭയെ ക്രമപ്പെടുത്തി. ഒരഗ്നിസ്തംഭവും ആത്മാവും അവരെ നയിക്കുന്നതിനും അവന്റെ വചനത്തിന്റെ സത്യം അവരോട് പറയുന്നതിനൊരു പ്രവാചകനുമായിട്ട് അവർ അപ്പോൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായിരുന്നു. ഇത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ചെങ്കടൽ തുറന്ന് നരകത്തിലുള്ള മഹാമാരികളെ ഫറവോന്റെ മേൽ വരുത്തിയിട്ട് അവർ മരുഭൂമിയിലേക്ക് യാത്രയായി. ഹോ ദൈവമേ, ഒരഗ്നിസ്തംഭം അവരുടെ മുന്നാലെ. ആമേൻ. അവരെ രാവും പകലും വഴി നടത്തി. ഒരു പ്രവാചകൻ, ആ വചനത്തോട് നേരുള്ളവൻ അവിടെ നിന്നുകൊണ്ട് അവരെ നേരെയാക്കി നയിച്ചിരുന്നു. ആമേൻ. അവൻ അപ്പോൾ തന്നെ തന്റെ മക്കളെ എടുക്കാൻ തയ്യാറായിരുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് അവരെ ഒരു സഭയിൽ നിന്ന് വിളിക്കപ്പെട്ടത്. അത് അന്ത്യനാളിൽ അവൻ ചെയ്യാൻ പോയിരുന്നതിന്റെ മാതൃകയായിരുന്നു. നാം കുറച്ചു നേരത്തിനുള്ളിൽ വീണ്ടും അതിൽ കടക്കുന്നതാണ്. അവനവരെ വിളിച്ചു പുറത്താക്കിയിട്ട് അവർക്കൊരു നിയമം കൊടുത്തു, അവർക്കവന്റെ വചനം കൊടുത്തു, അവർക്കൊരു പ്രവാചകനെ കൊടുത്തു, അവർക്കൊരു അടയാളം കൊടുത്തു, അവരെ മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചു, ബാക്കിയുള്ള ലോകത്തിൽ നിന്ന് അവരെ വേർപെടുത്തി. അവരെന്താണ് ചെയ്തത്? അവർ സൗന്ദര്യമേറിയ മോവാബ്യ സ്ത്രീകളെ കണ്ടു. അതൊരു ദേവന്മാരും ദേവതകളോടും കൂടിയ ശീതോഷ്ണ സഭയായിരുന്നു. അവരെന്താണ് ചെയ്തത്? അവരുടെ പിന്നാലെ പോയി അവരുടെ ഇടയിൽ വിവാഹം നടത്തി. അത് ശരിയാണ്, കൃത്യമായും ശരിയാണ്. ആ മോവാബ്യരായ സ്ത്രീകൾ വാസ്തവമായും സുന്ദരികളായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്റെ പക്കൽ ഒരു പ്രവചനം വീട്ടിലായി കിടപ്പുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ ഞാനത് വായിക്കാൻ പോകുകയാണ്. നിങ്ങൾ അതിശയിച്ചേക്കാം ഞാൻ എന്തുകൊണ്ടാണ് സ്ത്രീകളോട് ഈ രീതിയിൽ തീവ്ര പ്രഹരം നടത്തുന്നതെന്ന്. എന്റെ പക്കൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്ത വചനമുണ്ടാകുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശുശ്രൂഷയിൽ പ്രവേശിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞിരുന്നു, സ്ത്രീകളുടെ വർഗം അത്രമാത്രം അസാൻവർഗീയവും ആരോപണവുമുള്ളതായിട്ട് അവസാന നാളുകളിൽ ഭൂമിയിൽ ഏറ്റവും ദുഷിച്ച കാര്യമായിരിക്കും. ശരിയാണ്. ആദ്യയിൽ അവൾ അത് തുടങ്ങിയും അവസാന കാലത്ത് സാത്താൻ അവളെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. കഴിഞ്ഞുപോയിരിക്കുന്ന വർഷങ്ങളിൽ കൂടെ നോക്കുക, അവൾ സ്വയം തുണിയഴിക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ പറഞ്ഞു, ഒരു ചെറിയ കൂട്ടം തെരഞ്ഞെടുക്കപ്പെട്ടവർ, മുൻ നിയമിക്കപ്പെട്ടവർ അതിൽ നിന്നും രക്ഷപ്പെടും. ആ ദർശനം വന്നപ്പോൾ അതെന്നെ വിഷമപ്പെടുത്തി. ഞാൻ ഓർത്തു, സ്ത്രീ, ഞാൻ യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് തിരികെ നോക്കി. അത് 5-ാം അധ്യായമാകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്നാളിൽ യഹോവയുടെ മുള ഭംഗിയുള്ളതും മഹത്വമുള്ളതും ഭൂമിയുടെ ഫലം ഇസ്രായേൽ രക്ഷകണത്തിന് മഹിമയും അഴകുമുള്ളതുമായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഒരു ചോദ്യം എനിക്ക് അയച്ചിരുന്നു. സഹോദരൻ ബ്രൻഹാം അല്ല, അതൊരു ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹം ഇന്ന് രാവിലെ ഇവിടെ നിൽപ്പുണ്ടാകാം. അദ്ദേഹം ഒഹായിൽ നിന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്ന അതേ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ടേപ്പുകളിൽ ചില കാര്യങ്ങൾ അത് ശരിയല്ല എന്ന് ഞാൻ കണ്ടിരിക്കുന്നു. അങ്ങനെ ഈ കത്ത് ബില്ലി എന്റെ അടുക്കൽ കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ടേപ്പുകളിൽ സഹോദരൻ ബ്രൻഹാം ചില കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തോട് വിപരീതമായിരിക്കുന്നു, ഞങ്ങളും ഇത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് പറഞ്ഞു, ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ സ്ത്രീകളുടെ തലയിലെ മൂടുപടത്തെക്കുറിച്ചും പുരുഷന് മൂടുപടമില്ലാത്തതിന്റെ കാര്യവും പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളത് വിശ്വസിക്കുന്നു, സ്ത്രീകൾ സഭയിൽ തൊപ്പി ധരിച്ചിരിക്കണം, പുരുഷന്മാർ സഭയിൽ അവരുടെ തൊപ്പി മാറ്റിവെച്ചിരിക്കണം, ഞങ്ങൾ അതിനെ മൂടുപടമായി മറ്റുമായി വിശ്വസിക്കുന്നു. മറ്റൊരു ചോദ്യം എന്തായിരുന്നുവെന്നാൽ, ജനങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് കർത്താവിന്റെ ദൂതൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറയുന്നു, നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കും കർത്താവിന്റെ ദൂതനിൽ നിന്നാകുന്നു. സഹോദരൻ ബ്രൻഹാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരായി വാദിക്കുന്നത് കുറച്ച് കട്ടിയുള്ള കാര്യമാകുന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ സഭയിൽ ഞങ്ങൾ ഇതേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ സഹോദരൻ ബ്രൻഹാം നിങ്ങൾ ഈ കാര്യങ്ങൾ സ്വല്പം തെറ്റായിരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഞാൻ മറുപടി എഴുതിയിട്ട് പറഞ്ഞു, എന്റെ പ്രിയമേറിയ സഹോദര, ഞാൻ തെറ്റിലല്ല. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ സ്ത്രീ മൂടുപടമിട്ടിരിക്കണം എന്തുകൊണ്ടാണെന്നും പറയുന്നു. അതിനുശേഷം 15-ാം വാക്യത്തിൽ സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കുന്നു, അതൊരു തൊപ്പിയല്ല. ആ കത്തോലിക്കയുടെ ആത്മാവ് സഭയിൽ നീണ്ടകാലമായി ആധിപത്യം നടത്തിയിരിക്കുന്നു. അവളുടെ നീണ്ട മുടി അവൾക്ക് മൂടുപടമാകുന്നു. പ്രകൃതി തന്നെ അത് പഠിപ്പിക്കുന്നില്ലേ? നോക്കൂ, ആരോ കുറച്ചു സമയത്തിന് മുമ്പ് എന്നോട് ഈ ചോദ്യം തിരികെ ചോദിക്കുകയുണ്ടായി. ഞാൻ ഇതിൽ തന്നെ ആയിരിക്കുമ്പോൾ അത് വിശദീകരിച്ചു തരാം. ശരി, വേദപുസ്തകം പറയുന്നു, ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ദൂതന്മാർക്കൊരു സ്ത്രീയുമായിട്ട് എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്? ഞാൻ ചോദിച്ചു, ഒരു ദൂതൻ എന്താണ്? അതൊരു സന്ദേശവാഹകനാണ്. പൌലോസ് എന്താണ് പറയുന്നത്? ഒരു യഥാർത്ഥ സന്ദേശവാഹകൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെ ഇറങ്ങി വന്നാലും നിങ്ങൾക്ക് നീണ്ട മുടി ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. അവനതിനെ ശിക്ഷാവിധിക്കും. അത് ശരിയാണ്. ഒരു ദൂതൻ ഒരു സന്ദേശവാഹകനാണെന്ന് എത്ര പേർക്കറിയാം? കൃത്യമായും ശരിയാണ്. ദൈവത്തിൽ നിന്ന് മയക്കപ്പെട്ട ഒരു സന്ദേശവാഹകൻ അതിനെ കുറ്റം വിധിക്കും. അതുകൊണ്ട് ദൂതന്മാർ നിമിത്തം നിങ്ങൾ മുടി നീട്ടി വളർത്തുന്നതാണ് നല്ലത്. ദൈവത്തിൽ നിന്ന് മയക്കപ്പെട്ട ആ ദൂതന്മാർ കടന്നു വന്നിട്ട് ഈ കാര്യത്തെ ശിക്ഷ വിധിക്കും. അതെ, വാസ്തവമായിട്ടും. കാരണം ദൈവത്തിൽ നിന്നുള്ള ഒരു യഥാർത്ഥ സന്ദേശവാഹകൻ, ഒരു ദൂതൻ, ദൈവവുമായി സംബന്ധത്തിലായിരിക്കുകയും അവന്റെ വചനം പരാജയപ്പെടാനും കഴിയുകയില്ല. അത് കൃത്യമായും ശരിയാണ്. വിശുദ്ധ പൌലോസ് പറയുന്നു, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അത് ശരിയാണ്. നാം ഇപ്പോൾ അത് സത്യമാണെന്ന് കാണുകയും അവളുടെ നീണ്ട മുടി അവളുടെ മൂടുപടമാണെന്നും കാണുന്നു. എന്നാൽ സൗന്ദര്യമേറിയ ഈ മോവാബി സ്ത്രീകൾ വളരെ മനോഹരികളായിരുന്നു. അവർ ഇന്നത്തെ ചില ആധുനിക ഇസബേൽമാരെ പോലെ ഒരുങ്ങിയിരുന്നിട്ടുണ്ടാകണം എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ എങ്ങനെയൊക്കെയായാലും എല്ലാ സ്ത്രീകളും ആകുന്നില്ല. ഒരു യഥാർത്ഥ സ്ത്രീ ഒരു രത്നമാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു യഥാർത്ഥ സ്ത്രീക്ക് വേണ്ടി ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ കൈപ്പണിയാകുന്നു. ഒരു യഥാർത്ഥ സ്ത്രീ ഒരു യഥാർത്ഥ പുരുഷനെ പോലെയാണ്. അവർ പിശാച് എന്ത് തന്നെ പറഞ്ഞാലും അത് പരിഗണിക്കാതെ, അല്ലെങ്കിൽ ഏതൊരു തെറ്റായ കാര്യങ്ങളെയും പരിഗണിക്കാതെ ദൈവത്തിന്റെ വചനത്തെ അവർ പിന്തുടരും. അവർ പറയും, ഇത് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പാസ്റ്റർ എന്ത് പറയുന്നുവെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അത് ദൈവത്തിന്റെ വചനത്തിന് വിപരീതമാണെങ്കിൽ അവന്റെ വാക്കുകൾ കള്ളവും ദൈവത്തിന്റെ വചനം പാലിക്കാനും ഇടയാകട്ടെ. ഏത് സഭാസംഘടനയാണെന്നോ അയാൾ എന്താകുന്നുവെന്നോ കാര്യമാക്കരുത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അയാൾക്ക് പറയാനുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നോക്കുന്നതിനായി പറയുക. അത് കൃത്യമായും ശരിയാണ്. ഓഹോ, എപ്രകാരം നമുക്കിങ്ങനെ ദൈവം അവരെ വേർപെടുത്തി കൊണ്ടുവന്നത് കാണാൻ കഴിയാവുന്നതാണ്. നാം ഒരു നിമിഷത്തേക്ക് ഇപ്പോൾ നിർത്താൻ പോവുകയാണ്. എന്റെ പക്കൽ കുറച്ച് തിരുവെഴുത്തുള്ളത് ഒഴിവാക്കിക്കൊണ്ട് വേഗം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം മോവാബി സ്ത്രീകൾ അവരുടെ സ്ഥാനത്തെ എടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ദൈവത്തിനവരെ വീണ്ടും വേർപെടുത്തേണ്ടി വന്നു. എന്താണ് അവൻ ചെയ്തത്? അതിനുശേഷം യേശു വന്നു. നാം ഇപ്പോൾ എവിടെയോ ഒരു സ്ഥാനത്തെത്തുകയാണ്. അതിനുശേഷം യേശു വന്നു. ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട സ്വരൂപം, സ്ത്രീയുടെ സന്തതി, ദൈവം സ്വയം ഗർഭധാരണം ചെയ്തത്. ആ മഹാനായ വാസ്തുശില്പി തനിക്ക് സ്വയം ഒരു ദേഹം നിർമ്മിച്ചു. അവൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്നോ തടിയോ മറ്റോ ഏതെങ്കിലും ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ കയ്യിൽ നിന്നും കടം വാങ്ങേണ്ടിയിരുന്നില്ല. അവൻ സ്വയം ഒരു വീട് നിർമ്മിച്ചു. ഓഹോ ദൈവമേ, സ്തേഫാനോസ് ആ ദിവസം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും ചെയ്യുന്നു. അവൻ പറഞ്ഞു, ശലോമോൻ അവനൊരു ആലയം പണിതു, അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും, എന്നാൽ ഒരു ശരീരം എനിക്കൊരുക്കിയിരിക്കുന്നു. അവൻ ഒരിടത്തു നിന്നും മേൽക്കൂട് കടം വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എബ്രഹായർ 11 അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നതായി ഞാൻ കരുതുന്നു. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. ദൈവം കൽപ്പിക്കുക മാത്രം ചെയ്തു, അതുണ്ടാകട്ടെ. അതുണ്ടായി. അവന് ശ്രീമാൻ ചന്ദ്രന്റെ അടുക്കൽ ചെന്നിട്ട് എനിക്ക് കുറച്ച് തടി കടം വേണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ശ്രീമാൻ നക്ഷത്രമേ, എനിക്ക് കുറച്ച് കാൽസ്യം ആവശ്യമായിരിക്കുന്നു, ദൈവത്തിന് അത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവൻ ചെന്നിട്ട് മറിയമേ, എനിക്കൊരു മുട്ട കടം തരൂ, എനിക്കൊരു ശരീരമുണ്ടാക്കിയിട്ട് അതിൽ വസിക്കുന്നതിനാകുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. സൃഷ്ടികർത്തായ ദൈവം കൽപ്പിക്കുകയും അവൾ അപ്പോൾ തന്നെ ഒരു മാതാവാകുകയും ചെയ്തു. അവൾ ഒരു മാതാവായിരുന്നില്ല, അവൾ അവന്റെ സന്തതിയെ വഹിച്ചിരുന്ന വെറുമൊരു സ്ത്രീയായിരുന്നു. അത് ശരിയാണ്. ഓർക്കുക, അവൾ യേശുവിന്റെ മാതാവായിരുന്നില്ല. ലോകം അപ്രകാരം പറയുന്നു. തിരുവെഴുത്തിൽ ഒരിടത്തെങ്കിലും അവൻ എപ്പോഴെങ്കിലും അവളെ മാതാവെന്ന് വിളിച്ചിട്ടുള്ള ഒരു സ്ഥാനം എനിക്ക് കാണിച്ചു തരിക. ഇപ്പോൾ വചനത്തിലേക്ക് വരിക. ദൈവത്തിന്റെ മാതാവ് നിങ്ങൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം ചില ആളുകൾ വന്നിട്ട് അവനോട് പറഞ്ഞു, നിന്റെ മാതാവ് നിനക്ക് വേണ്ടി പുറത്ത് കാത്തു നിൽക്കുന്നു. അവൻ പറഞ്ഞു, എന്റെ മാതാവ് ആരാകുന്നു? തന്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് അവൻ അവരോട് പറഞ്ഞു, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന ഏവനും എന്റെ മാതാവാകുന്നു. അവൾ അവന്റെ മാതാവായിരുന്നില്ല, അവൾ മുട്ട വിരിച്ചിറക്കുന്ന ഒരു യന്ത്രം മാത്രമായിരുന്നു. ദൈവത്തിന് മറ്റെന്തെങ്കിലും ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ അവൻ ഏറ്റവും താഴ്ന്ന കാര്യത്തെ എടുത്തിട്ട് അതുമായി അവൻ എന്ത് ചെയ്യാമെന്ന് കാണിക്കുകയായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി ഉയർത്തിയെടുക്കുക, അതാണ് ദൈവം. അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ട സ്വരൂപമായ യേശു, അപങ്കിലമായവൻ, ഏറ്റവും പ്രിയമേറിയവൻ, 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരൻ, താഴ്വരയിലെ താമര, ശാരോനിലെ പനിനീർ പുഷ്പം, ഓ പ്രഭാത നക്ഷത്രം, അവൻ എന്തായിരുന്നു? അവൻ എന്തിനു വേണ്ടിയാണ് വന്നത്? ശ്രദ്ധിക്കുക, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഏകത്വം പുനഃസ്ഥാപിക്കുന്നതിനായിരുന്നു. ഓ സഹോദര, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? അവരുടെ ബാബേൽ ഗോപുരവും മറ്റുള്ള കാര്യങ്ങളും അവിടെ പ്രാവർത്തികമായില്ല. അവരുടെ തോട്ടത്തിലെ ഫലങ്ങളും മറ്റും ദൈവത്തെ പ്രീതിപ്പെടുത്തിയില്ല. അതിനാൽ ദൈവം സ്വയം തന്നെ വന്ന് തനിക്ക് സ്വയം ഒരു ശരീരമുണ്ടാക്കി. ഇമ്മാനുവേൽ എന്ന് ദൈവം നമ്മോട് കൂടെ ആയി. ഒരു യഹൂദനോ അന്യജാതിയോ ആയിരുന്നില്ല, എന്നാൽ ദൈവമായിരുന്നു. അവൻ യഹൂദനായിരുന്നില്ല, അവൻ അന്യജാതിയായിരുന്നില്ല, അവൻ ദൈവമായിരുന്നു. അന്യജാതികൾ അവന് ഏത് സമയത്തും അത്രയും പ്രാധാന്യമുള്ളവരായിരുന്നു. അവൻ യഹൂദന്മാരെ ഒരു ദേശമായി വേർപെടുത്താൻ മാത്രം ശ്രമിക്കുകയുണ്ടായി. അവൻ അതെല്ലാം തിരികെ യഥാസ്ഥാനത്താക്കുന്നതിന് ശ്രമിക്കുകയും അത് പുനഃസ്ഥാപിക്കുന്നതിന് അവൻ ആദിയിൽ ചെയ്തതുപോലെ അതൊരു വ്യക്തിയിലേക്ക് തിരികെ വരേണ്ടിയിരിക്കുന്നു. അപ്രകാരം തന്നെ ഇന്നുമായിട്ട് അതൊരു വ്യക്തിയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ഒരു സഭാ സംഘടനയിലേക്കോ ഒരു സഭാ സമുദായത്തിലേക്കോ ഒരു കൂട്ടം ജനങ്ങളുടെ അടുക്കലേക്കോ അല്ല, എന്നാൽ ഒരു വ്യക്തിയിലേക്കാകുന്നു. ശ്രദ്ധിക്കുക, അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഏകത്വം പുനഃസ്ഥാപിക്കലാകുന്നു. അവനൊരു യഥാർത്ഥ പാപബലിയായിരുന്നു. ആടുകൾക്കും മാടുകൾക്കും മറ്റും ഒരിക്കലും പാപത്തെ എടുത്തു കളയാൻ കഴിഞ്ഞില്ല. എന്നാൽ ജീവൻ, കാരണം ബലിക്കുഞ്ഞാട് അറുക്കപ്പെടുമ്പോൾ ആ കുഞ്ഞാടിന്റെ ജീവൻ ഏറ്റവും നിരപരാധിയായ കാര്യമായിട്ട് ആ ജീവൻ ഒരു വിശ്വാസിയുടെ മേലേക്ക് തിരികെ കടന്നു വരാൻ കഴിയാതെ, കാരണം അവൻ പ്രാണനുള്ള ഒരു മനുഷ്യജീവിയാകുന്നു. എന്നാൽ ഒരു കുഞ്ഞാടിന് ഈ പ്രാണനില്ല. നോക്കൂ, മനുഷ്യനല്ലാതെ മറ്റു യാതൊന്നിനും പ്രാണനില്ല. മനുഷ്യൻ ഒരു മൃഗപ്രായനാകുന്നു, അത് സത്യമാണ്. എന്നാൽ അവനൊരു പ്രാണനെ അവന്റെ മേലിട്ടു. അതാണ് അവനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അവന്റെ പ്രാണൻ അവന്റെ മേലായപ്പോൾ അവന് തെറ്റും ശരിയും മനസ്സിലായി. ഓർക്കുക, ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. നോക്കൂ, അവൻ ഇപ്രകാരം അതായിട്ട് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ ശ്രദ്ധിക്കുക, എന്നാൽ ഈ കാര്യത്തിൽ ഇവിടെ യേശു വരികയും അവൻ ദൈവമായിരുന്നു. അതിനാൽ ഒരു മനുഷ്യന്റെ ജീവൻ മറ്റൊരു മനുഷ്യന്റെ മേൽ വരിക മാത്രമല്ല, എന്നാൽ ദൈവത്തിന്റെ അതേ ജീവൻ അവനിലേക്ക് വന്ന് അവനെ ഒരു ദൈവമകനാക്കിയും വീഴ്ചയ്ക്ക് മുമ്പുണ്ടായിരുന്ന അതേ ഏകത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് യഥാർത്ഥ ഏകത്വം കിട്ടുന്നു. ആരോ എന്നോട് ചോദിക്കുകയുണ്ടായി, സഹോദരൻ ബ്രഹാം, നിങ്ങളൊരു ഏകത്വക്കാരനല്ലേ? ഞാനൊരു ഏകത്വക്കാരനായ സഭാ സംഘടനയല്ല, എന്നാൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഏകത്വത്തിലാകുന്നു, ഏകത്വക്കാരുടെ സഭാ സമുദായത്തിലല്ല. അവൻ പാപത്തിന്റെ പിഴയടച്ചു. ഇപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഏകത്വം പ്രാപിക്കുന്നതിന് യേശു ഒരു മനുഷ്യ ശരീരത്തിൽ ഇവിടെ ആയിരിക്കുന്നിടത്തോളം അതിന് കഴിയില്ല. അതുകൊണ്ട് വിശ്വാസിയുടെ കുറ്റം ഏറ്റെടുക്കുന്നതിനു വേണ്ടി അവനൊരു പൂർണ്ണ പാപബലിയായി തീരണം. നോക്കൂ, അതെടുത്ത് മാറ്റിയിട്ട് പരിശുദ്ധാത്മാവിന് മനുഷ്യന്റെ ഉള്ളിൽ വന്ന് വീണ്ടും മനുഷ്യനെയും ദൈവത്തെയും ഏകത്വത്തിലാക്കാൻ കഴിയുന്നു. വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി അവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. എന്തിനു പുനഃസ്ഥാപിക്കാൻ കഴിയും? അത് ദൈവത്തിന്റെ കൽപ്പന നിവൃത്തിയാക്കുമ്പോഴാകുന്നു. ഒരു ദൂതനത് നിവൃത്തിയാക്കാൻ കഴിയുമോ? അതിന് രക്തമില്ല. ദൈവത്തിനത് നിവൃത്തിയാക്കാൻ കഴിയുമോ? അവന് രക്തമില്ല. അങ്ങനെ ദൈവം ജഡത്തിലും രക്തത്തിലുമായിട്ട് അതിനാൽ അവന് ശരിയായ രീതിയിൽ പിഴയടക്കാൻ കഴിയുകയും പാപത്തെ എടുത്ത് മാറ്റാൻ കഴിയുകയും ചെയ്യും. കാരണം ആ ഒരൊറ്റ വഴി മാത്രമേ ഉണ്ടായിരുന്നു. ബാബേൽ ഗോപുരങ്ങൾ അവരെ ഭൂമിയിൽ എല്ലായിടത്തും വേർപെടുത്തുകയും സഭാ സംഘടനകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാ രീതിയിലും പരാജയപ്പെടുത്തുകയും ലോകവും മറ്റുള്ള കാര്യങ്ങളുമായി അവർ മിശ്രിതമാകുകയും ചെയ്തു. എന്നാൽ ഇതൊരു സമ്പൂർണ്ണ വേർപെടുത്തലാകാൻ പോവുകയായിരുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എനിക്കിപ്പോൾ ആത്മീയത അനുഭവപ്പെടുന്നു. എന്റെ വിഷയത്തിനടുത്ത് എനിക്കിപ്പോൾ തന്നെ പ്രസംഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു. എനിക്കിപ്പോൾ തുടങ്ങാൻ വേണ്ടി ഉത്സാഹം കിട്ടിയിരിക്കുമ്പോൾ ഇതാ സമാപിക്കുന്നതിനുള്ള സമയമായിരിക്കുന്നു. ഒരുപക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ സമാപിക്കുന്നതായിരിക്കും. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഏകത്വം, നിങ്ങൾക്കിത് മനസ്സിലായോ? ഇത് മനസ്സിലായിട്ടുള്ളവരെല്ലാം ആമേൻ പറയുക. മനുഷ്യന് തന്റെ മൂലാവസ്ഥയിൽ തിരികെയെത്തുന്നതിനുള്ള ഏക വഴി എന്നത് പാപത്തിന്റെ പിഴയടക്കുക എന്നതായിരുന്നു. പാപത്തിന്റെ പിഴ എന്താകുന്നു? മരണമാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ദൈവം പറഞ്ഞു, നീ അത് തിന്നുന്ന നാളിൽ, നീ ഈ അവിഹിത ബന്ധം ചെയ്യുന്ന നാളിൽ നീ മരിക്കും. അങ്ങനെ അത് ചെയ്തപ്പോൾ അവന്റെ ബന്ധുതയും മനുഷ്യനുള്ള അവന്റെ കൂട്ടായ്മയും മറ്റുള്ളതെല്ലാം തകർന്നുപോയിട്ട് പിഴ അടയ്ക്കുന്നതുവരെ അവന് തിരികെ വരാൻ കഴിയാതെയായിത്തീർന്നു. ഈ പിഴ അടയ്ക്കുന്നതിന് ആരും യോഗ്യരല്ലായിരുന്നു. കാരണം മനുഷ്യനോടൊപ്പം മറ്റുള്ളതെല്ലാം വീണുപോയി. കാരണം എല്ലാ ജീവജന്തുക്കളും മനുഷ്യന് വീഴ്ച പറ്റിയപ്പോൾ അവന്റെ അധികാരത്തിനടിയിലായിരുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഓ സഹോദര, സഹോദരൻ മാക്, നിങ്ങൾ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ മാക്, ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നു, മരണത്തിന്റെ പിഴക്കടിയിലാകുക. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ സഹോദരൻ മാക് ഈ കൂടാരത്തിൽ പാസ്റ്ററായിരുന്നു. അതെ, ഇപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുള്ള വേറൊരു ബാപ്റ്റിസ്റ്റ് മിഷണറിക്കാരനാകുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ അവർ ദൈവവുമായിട്ട് ഏകത്വത്തിലായി വരുന്നു. ഇപ്പോൾ നാം ഇത് കാണുമ്പോൾ നോക്കൂ, പിഴ അടച്ചിരിക്കണം. മൃഗജീവികളിൽ ഏറ്റവും ഉയർന്ന രൂപം മനുഷ്യനായിരുന്നു. ആ മനുഷ്യന് സ്വയം വീഴ്ച പറ്റി. അതുകൊണ്ട് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? അതിനുവേണ്ടി ദൈവം അത് ചെയ്തിരിക്കണം. ദൈവം ആത്മാവിലായിട്ട് മരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവത്തിന് സ്വയം തന്നെ തന്നെ ദൂതന്മാരെക്കാളും താഴ്ത്തിയിട്ട്, അത് എബ്രായർ 1:1. അതുകൊണ്ട് ദൈവത്തിന് സ്വയം തന്നെ തന്നെ ദൂതന്മാരെക്കാളും താഴ്ത്തിയിട്ട് മരണത്തെ എടുക്കുകയും പിഴയടക്കുകയും വീണ്ടും ദൈവവും മനുഷ്യനുമായുള്ള ഏകത്വം തിരികെ കൊണ്ടുവരികയും അതിനാൽ പരിശുദ്ധാത്മാവിന് തിരികെ വരാനും കഴിഞ്ഞിരിക്കുന്നു. പാപത്തിന്റെ കടം അടക്കപ്പെട്ടിരിക്കുന്നു. യേശുവിന് ഈ കാര്യം നിവൃത്തിയാക്കിയിട്ട് പരിശുദ്ധാത്മാവിനെ തിരികെ അയച്ച് ഏദൻ തോട്ടത്തിലെ പോലെ ജനങ്ങളെ വീണ്ടും ഏകത്വത്തിലാക്കേണ്ടിയിരിക്കുന്നു. യേശു മരിച്ചപ്പോൾ കടം അടക്കപ്പെട്ടു. അതതിനെ നിർത്തി തീർത്തിരിക്കുന്നു. ആമേൻ. സഹോദര, എനിക്കിത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. പിഴ അടച്ചു കഴിഞ്ഞു. കുഞ്ഞാടിന് ഹാലലൂയ, പിഴ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പുരുഷനും സ്ത്രീയും, അല്ലെങ്കിൽ ടേപ്പിൽ കൂടെ കേൾക്കുന്നവർ, നിങ്ങളുടെ പിഴ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തെ ഇനിയും വീണ്ടും ഒരിക്കലും അവിശ്വസിക്കരുത്. വചനത്തിലേക്ക് തിരികെ വരിക. അവിശ്വസിക്കരുത്, വചനത്തിലേക്ക് വരിക. അവൻ വചനമാകുന്നു. സ്തോത്രം, എനിക്ക് ഒച്ച വയ്ക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. വാസ്തവമായും എനിക്ക് അനുഭവപ്പെടുന്നു. പിഴ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ദൂതന്മാർ ഒച്ചവെച്ച് പാടുകയും സ്വർഗീയ ഗീതങ്ങൾ മണിയടിക്കുകയും ചെയ്തതിൽ അത്ഭുതമില്ല. അതെ ശ്രീമാൻ, കാണാതെ പോയ ആട്ടിൻകുട്ടിയെ കണ്ടുകിട്ടിയിരിക്കുന്നു. അവനെ യഥാസ്ഥാനത്താക്കുന്നതിനു വേണ്ടി ഒരു പ്രായശ്ചിത്തം നടത്തുകയും ജലത്താലുള്ള വേർപാടിനാൽ ദൈവത്തിന്റെ വചനം അവനെ തന്റെ അധർമ്മങ്ങളിൽ നിന്ന് കഴുകുകയും വചനം എന്റെ സ്ഥാനത്ത് മരിക്കുകയും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും എന്റെ ജീവിതത്തിൽ, എന്റെ ഹൃദയത്തിൽ സർവപ്രധാനമാകുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. പിഴ അടച്ചിരിക്കുന്നു. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു കത്തോലിക്ക സഭയാലല്ല. നാം ശരിയായ കത്തോലിക്കർ, അപ്പസ്തോല കത്തോലിക്കർ ആണെങ്കിൽ തന്നെയും, അതെ ശ്രീമാൻ, ഇത് റോമൻ കത്തോലിക്ക സഭ അവരുടെ മതസംഹിതകളോട് കൂടിയതല്ല. അവർ ഈ വചനത്തെ അവരുടെ മതസംഹിതയായി നിഷേധിക്കുന്നു. എല്ലാം അവരുടെ മതതത്വ സംഹിതകളാകുന്നു, വചനമല്ല. മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും നിങ്ങൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ദൈവപ്രിയമില്ലാതെ അധർമ്മപ്രിയരാകുന്നു. ലോകപ്രിയരും ലൗകികത തേടുന്നവരും തൊഴുത്തിലേക്ക് അടയ്ക്കപ്പെട്ട പന്നികളാകുന്നു. പിശാജ് അവന്റെ ഉപകരണങ്ങളെ അയച്ച്, സാത്താൻ ഏദൻ തോട്ടത്തിൽ വെച്ച് ചെയ്ത പോലെ ഈ കാര്യങ്ങളെ അയച്ച് നിങ്ങളെ വീർപ്പ് മുട്ടിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകർക്കെല്ലാം വിദ്യാഭ്യാസമുണ്ട്. അവർക്ക് PhDയും LLDയും ഉണ്ട്. അത് യാതൊന്നും അർത്ഥമാക്കുന്നില്ല. വചനത്തെ നിഷേധിക്കുക, അത് സാത്താന്റെ തന്ത്രമാകുന്നു. ഇന്ന് രാവിലെ വചനത്തിൽ നിന്ന് നിങ്ങൾക്കത് ഞാൻ തെളിയിച്ചിരിക്കുന്നു. ഇപ്പോൾ മുതൽ അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. യേശുവിനോടൊപ്പം നടന്നിരുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ അവർക്ക് ഏകത്വമില്ലായിരുന്നു. അവർക്ക് യാതൊരു ഏകത്വമില്ലായിരുന്നു. ഇല്ല, അവർ തമ്മിൽ വാദിച്ചിരുന്നു. ഇതിനുശേഷം ആരാണ് ബിഷപ്പാകാൻ പോകുന്നത്? നമ്മുടെ ഇടയിൽ വലിയവൻ ആരാകുന്നു? അവർക്ക് യേശുവിനെ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നീ ഉപമകളാൽ സംസാരിക്കുന്നു, എന്താണ് നീ അർത്ഥമാക്കുന്നത് ഞങ്ങളോട് തുറന്നു പറയുക. യേശുവും ശിഷ്യന്മാരും തമ്മിൽ, അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് യേശുവിനോട് യാതൊരു ഏകത്വമില്ലായിരുന്നു. അതോടൊപ്പം ശിഷ്യന്മാർക്ക് തമ്മിലില്ലായിരുന്നു. സഹോദര, അത് നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളതിൽ ഒന്നും അർത്ഥമാക്കുന്നില്ല. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ചെന്ന് പറ്റിച്ചേരുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിക്ക് പുറമെയായി എത്രയധികം ബുദ്ധി അതിന് പിന്നിലായിട്ടുണ്ടായിരുന്നാലും അത് ഞാൻ കാര്യമാക്കുന്നില്ല. കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് എത്ര കെട്ടിടങ്ങൾ ഉണ്ടായാലും, എത്ര വേദശാസ്ത്ര പാഠശാലകൾ ഉണ്ടായാലും, എത്ര വിശുദ്ധന്മാരായ മനുഷ്യരുണ്ടായാലും, ഈ വിശുദ്ധിയും മറ്റ് വിശുദ്ധിയും 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 എല്ലാം ഉണ്ടായാലും അത് യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്ക് നിഷേധിക്കപ്പെട്ടാൽ അത് പിശാചാകുന്നു. ഇത് ഞാൻ നിങ്ങൾക്ക് ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനമായ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നിങ്ങൾക്ക് തെളിയിച്ചിരിക്കുന്നു. നിങ്ങൾ എനിക്ക് കുറച്ചു നേരം കൂടി എന്നോടൊപ്പം ഇരിക്കാൻ സമ്മതിച്ചാൽ ഞാനത് വെളിച്ചത്ത് കൊണ്ടുവന്ന് കാണിക്കാം. യേശുവിനോടൊപ്പം കൈകോർത്ത് നടന്ന ശിഷ്യന്മാർ അവനോടൊപ്പം ഉറങ്ങുകയും അവനോടൊപ്പം ഭക്ഷിക്കുകയും അവൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണുകയും അവനോട് സഹകരിക്കുകയും ഏതൊരു സഹോദരനുമായിരിക്കുന്നതുപോലെ അടുപ്പത്തിലായിരിക്കുകയും ചെയ്തിട്ടും ഇത് അവർക്കുണ്ടായിരുന്നില്ല. അവർ സുവിശേഷം പ്രസംഗിക്കാൻ യോഗ്യരായിരുന്നില്ല. യേശു പറഞ്ഞു, നിങ്ങൾ ഇനിയും പ്രസംഗിക്കരുത്, അതിന് ശ്രമിക്കുക പോലും ചെയ്യരുത്. നിങ്ങൾ യെരുശലേമിൽ കാത്തിരിപ്പീൻ, ഞാൻ വാഗ്ദത്തത്തെ നിങ്ങളുടെ മേൽ അയക്കും, അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളുടെ മേലത് അയക്കും, അത് നിങ്ങളെ അപ്പോൾ ഏകത്വത്തിലാക്കും. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരെയും ഒന്നാക്കണമേ. എന്റെ പിതാവ് സുവിശേഷം പ്രസംഗിക്കാൻ എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പുത്രനെ അയച്ച അതേ പിതാവ് തന്നെ പുത്രനിൽ വന്നു, ഏകത്വം ഒന്നാകുന്നു. അവൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ ഒച്ചത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും മൂകരും ബധിരരും അന്ധരുമാകുന്നു. ഓ സഹോദര, അവൻ പറഞ്ഞു, കപടവിശ്വാസികളെ, ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ ദിവസത്തെയും അറിയുമായിരുന്നു. നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി, നിങ്ങൾക്ക് കാതുണ്ട്, നിങ്ങൾ അത്രയും ബധിരരായിട്ട് കേൾപ്പാൻ കഴിയില്ല, കണ്ണുണ്ട്, അത്രയും അന്ധരായിട്ട് കാണാൻ കഴിയില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതും ശരിയാകുന്നു, അവസാന നാളുകളിൽ അവർ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിച്ചു കളയും. ഈ സഭാ സംഘടനകളിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് തിരുവെഴുത്തിന്മേൽ തിരുവെഴുത്ത് പറയുന്നു. എന്നിട്ട് അവർ, ഞാൻ മനുഷ്യനിർമ്മിതമായി പിശാചിന്റെ സമ്പ്രദായങ്ങൾക്കെതിരായി നിലവിളിക്കുന്നത് എന്തിനാണെന്ന് ആശ്ചര്യപ്പെടുന്നു. നോക്കൂ, ഈ വിലയേറിയ കുഞ്ഞുങ്ങൾ ആടുകളെ പോലെ അറക്കപ്പെടുന്നതിനായി വശീകരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവേ, അവരെ പുറത്തു കൊണ്ടുവരണമേ. അതെ, ശിഷ്യന്മാർക്ക് ഏകത്വമുണ്ടായിരുന്നില്ല, അവർക്ക് യേശുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ പറഞ്ഞു, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? ദൈവം ഇതുവരെയും അവരിലായിരുന്നില്ല. അവർ കൂട്ടായ്മയിൽ സഹകരിക്കുക മാത്രം ചെയ്തിരുന്നു, അവർ അവനോടൊപ്പം സഹകരിക്കുക മാത്രം ചെയ്തിരുന്നു. അത് ഇന്നത്തെ ഒരു നല്ല മനുഷ്യനോളമാകുന്നു. അവർ മദ്യപിക്കുകയോ കള്ളം പറയുകയോ മോഷ്ടിക്കുകയോ അങ്ങനെ യാതൊന്നും ചെയ്തിരുന്നില്ല. എന്നാൽ അവരുടെ പക്കൽ ദൈവവുമായുള്ള ആ ഏകത്വമില്ല. അവർ ഇതുവരെ ദൈവവുമായിട്ട് ഏകത്വത്തിലല്ല. നോക്കൂ, അവർക്കത് കഴിയില്ല. ഓ, അവർ അത്ഭുതങ്ങൾ ചെയ്തിരുന്നു, അവർ ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നു. എന്നാൽ അതൊന്നും, ഭൂതങ്ങളെ പുറത്താക്കുന്നതിനെ കുറിച്ചൊരു ലേഖനം കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചിരുന്നു. ജനങ്ങൾ പറയും, ഓ സഹോദര, ഞാൻ നിങ്ങളോട് പറയട്ടെ, അതാകുന്നു ഇത്. ഇതാകുന്നില്ല. ഒരു മനുഷ്യൻ പിശാചിനെ പുറത്താക്കിയും ദൈവത്തിന്റെ വചനത്തെ നിഷേധിക്കുകയും ചെയ്യുന്നെങ്കിൽ അവനൊരു കള്ളനാകുന്നു. അതെ ശ്രീമാൻ, അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറയുന്നു, അവർ അത് ചെയ്യുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. അവൻ ദൈവത്തിന്റെ വചനത്തോടു കൂടെ അല്ലെങ്കിൽ അവനത് കഴിയില്ല. യേശു അപ്രകാരം പറഞ്ഞു. അതിനുശേഷം പെന്തക്കോസ്ത് വന്നു, ദൈവം അവരെ വീണ്ടും ഒന്നാക്കി. ഓ, അതിനുശേഷം അവർക്ക് ദൈവവുമായി ഏകത്വമായി. ദൈവം അവരുടെ ഉള്ളിലായി. നിങ്ങൾ കുറിച്ചെടുക്കുന്നെങ്കിൽ പ്രവൃത്തികൾ 4:32 വേദപുസ്തകം പറയുന്നു, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഏക ആത്മാവും ഉള്ളവരായിരുന്നു. ഓ സഹോദര, എന്തുകൊണ്ടായിരുന്നു അവർ യാഥാർത്ഥ്യത്തിലേക്ക് വീണ്ടും തിരികെ യഥാസ്ഥാനത്താക്കപ്പെട്ടു? അവർക്ക് ഒഴിവാക്കുന്നതിന് ശേഷിച്ചിരുന്ന ഏക കാര്യമെന്നത് ഒരു പഴയ നഗരമായിരുന്നു, അല്ലെങ്കിൽ അവർ അതിൽ ജീവിച്ചിരുന്നു. അതൊരു പഴയ ശരീരമെന്നോ നഗരമെന്നോ ആലയമെന്നോ അതിനെ നമുക്ക് വിളിക്കാം. അതിലവർ ജീവിച്ചിരിക്കുകയും അത് അഴുകേണ്ടി വരുന്നു, കാരണം അത് മരിച്ച് അഴുകേണ്ടിയിരുന്നു. എന്നാൽ ആത്മാവിലും ജീവനിലും ഉദ്ദേശത്തിലും ദർശനത്തിലും മറ്റ് കാര്യങ്ങളിലെല്ലാം അവർ ദൈവത്തോടൊന്നായിരുന്നു. ഹോ ആദമേ, എന്റെ വിഷണ്ണനായ സഹോദര, സാത്താനെ അവന്റെ കള്ളം നിന്നോട് പറയാൻ ഇനിയും അവനെ ഇടയാക്കരുത്. ഇനിയും അത് സംഭവിക്കാൻ ഇടയാക്കരുത്. വചനം എന്താണോ പറയുന്നത് അതങ്ങനെ അർത്ഥമാക്കുന്നില്ല എന്ന് സാത്താൻ നിന്നോട് പറയാൻ ഇടയാക്കരുത്. അത് ശരിയാണ് വചനത്തിന്റെ അർത്ഥം. ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അത് ശരിയാണ്, അതിന്റെ ഒരു വെളിപാട് വന്നു, അത് സത്യമാകുന്നു. എന്നാൽ ഒരു കൂട്ടം ജനങ്ങൾ എന്താണ് ചെയ്തത്? അവർ ഒരുമിച്ച് കൂടി അതിൽ നിന്നും ഒരു സഭാ സംഘടനയുണ്ടാക്കി വേറൊരു ബാബേൽ ഗോപുരം പണിതിരിക്കുന്നു. അതേ കാര്യങ്ങൾ തന്നെയായിട്ട് ഇതിലേക്ക് അതിനെ വലിച്ചെറിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ലൂഥർ അതേ കാര്യം തന്നെ ചെയ്തിരുന്നു, വെസ്ലി അതേ കാര്യം തന്നെ ചെയ്തിരുന്നു, ജോൺ സ്മിത്ത് അതേ കാര്യം തന്നെ ചെയ്തിരുന്നു, അലക്സാണ്ടർ ക്യാമ്പൽ അതേ കാര്യം തന്നെ ചെയ്തിരുന്നു, പെന്തക്കോസ്തുകാർ അതേ കാര്യം തന്നെ ചെയ്തിരുന്നു. തന്റെ വചനത്തെ പാലിക്കുന്ന വ്യക്തികളുമായിട്ട് ദൈവം ഇടപെടുന്നു. വിശ്വാസികളെ തന്റെ അടുക്കലേക്ക് ഒരു സത്യമായ ഏകത്വത്തിൽ കൂടി കൊണ്ടുവരുന്നതിനുള്ള ഏക വഴി, ഏക പദ്ധതി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിൽ കൂടി മാത്രമാകുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, എങ്കിൽ സഹോദരൻ ബ്രഹാം, ഞാൻ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഒച്ചപക്ഷിച്ചിട്ടുണ്ട്, ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പക്കൽ ഇപ്പോഴും അതുപോലെ ഒരു ആത്മാവുണ്ടായിട്ട് ദൈവത്തിന്റെ വചനത്തെ നിരസിച്ചാൽ പിന്നെ നിങ്ങളുടെ പക്കൽ ദൈവത്തിന്റെ വചനമില്ല, നിങ്ങളുടെ പക്കൽ ആത്മാവില്ല. നിങ്ങളിരുന്ന് സത്യത്തെ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് അത് സത്യമാണെന്ന് വേദപുസ്തകത്തിൽ കണ്ടിട്ട് പിന്നെ അതിനെ ചെയ്യാൻ നിരസിക്കുന്നത് അത് ദൈവത്തിന്റെ ആത്മാവല്ല. നിങ്ങൾ എത്ര അന്യഭാഷ സംസാരിച്ചിട്ടുണ്ടോ എന്നോ, എത്ര ഒച്ചപറ്റിച്ചിട്ടുണ്ടെന്നോ, എത്ര സഭകളിൽ അംഗമായിരിക്കുന്നുവെന്നോ, അല്ലെങ്കിൽ എത്ര വട്ടം സ്നാനമേറ്റിട്ടുണ്ടെന്നോ, അങ്ങനെ എന്തെല്ലാമായാലും ഞാനത് കാര്യമാക്കുന്നില്ല. വചനം സത്യമാകുന്നു, അതാണ് സത്യത്തെ ന്യായീകരിക്കുന്നത്. നിങ്ങളുടെ പക്കൽ ബാക്കിയുള്ള ഈ സത്യങ്ങളും അത് വചനത്തോടു കൂടെയുമാണെങ്കിൽ ആമേൻ. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് വരികയാണെന്ന് നിങ്ങൾ അറിയും. വേദപുസ്തകം എഴുതിയ അതേ ദൈവം തന്നെ തിരിഞ്ഞിട്ട് തന്റെ വചനത്തിന് പകരമായി എന്തെങ്കിലും എങ്ങനെ തരാൻ കഴിയും? കത്തോലിക്കക്കാരായ നിങ്ങൾ ജനങ്ങൾ, പത്രോസ് നിങ്ങളുടെ സഭയിൽ അടക്കപ്പെട്ടുവെന്ന് പറയുകയും അവന്റെ ആത്മാവ് നിങ്ങൾക്ക് പാപം ക്ഷമിക്കുന്നതിനുള്ള അവകാശം നൽകുകയും ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് ആ യഹൂദ്യനായ പത്രോസിന് നിങ്ങളുടെ സഭയിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുന്നത് എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? പത്രോസ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും ശക്തമേറിയ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തത് നിരസിച്ച് കളഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം അപ്പത്തുണ്ടമെടുത്തിട്ട് ദൈവം ഈ അപ്പത്തുണ്ടത്തിലുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഓ, അത് അജ്ഞതയാകുന്നു, ആത്മീയ അജ്ഞതയാകുന്നു. ശരി, എങ്കിലിപ്പോൾ പ്രൊട്ടസ്റ്റന്റുകാരായ നിങ്ങളും അപ്രകാരമാകുന്നു. പ്രാസംഗികന്റെ അടുക്കിലേക്ക് നടന്നു നിന്നിട്ട് അവന്റെ കൈപിടിച്ച് കുലുക്കിയിട്ട് പറയും, ഞാൻ യേശുവിനെ എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തിരികെ പോയി തോന്നുന്ന രീതിയിലുള്ള ജീവൻ ജീവിക്കുകയും ലോകവുമായി ജീവിച്ചു പോവുകയും ചെയ്യുന്നു. അതൊരു വേറൊരു ബാബേൽ ഗോപുരമാകുന്നു. നാം ഇപ്പോൾ അവസാനത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുകയും പരിശുദ്ധാത്മാവ് ദൈവവുമാകുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഏകത്വം ഉണ്ടാക്കുന്നതും അവൻ തന്നെയാകുന്നു. നമുക്കത് കണ്ടുപിടിക്കാം, നമുക്കത് ഇപ്പോൾ ചെയ്യാം. അടുത്ത 5 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളുടെ മാറ്റമില്ലാത്ത ശ്രദ്ധ എനിക്ക് ആവശ്യമായിരിക്കുന്നു. ശ്രദ്ധിക്കുക, മനുഷ്യൻ പിശാചിന്റെ പദ്ധതിക്ക് കീഴിലായി സഭയെ സംഘടനയാക്കി ഏകത്വത്തിലാക്കാൻ ശ്രമിച്ചു. അവർ ഇപ്പോൾ സഭയെ ഏകത്വത്തിലേക്ക് അഭ്യസിപ്പിക്കാനും ശ്രമിച്ചിരിക്കുന്നു. അത് വിദ്യാഭ്യാസത്തിൽ കൂടെയും സഭാസംഘടനയിൽ കൂടെയുമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അവരിപ്പോൾ അത് ശ്രമിക്കുകയും ലോകസഭാസമിതി എല്ലാ കത്തോലിക്കക്കാരെയും പ്രൊട്ടസ്റ്റന്റുകാരെയും ഒന്നാക്കുന്നതിനുള്ള ശ്രമത്തിൽ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താകുന്നു ഇത്? ഇത് പിശാചിന്റെ ഒരു പദ്ധതിയാകുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാനത് പറയുന്നതിനധികം വലിയ ആളല്ല, ഞാൻ അത്ര വലിയ ആളല്ല, എന്നാൽ എന്റെ ദൈവത്തിന്റെ വചനം ഏറ്റവും വലിയതാകുന്നു. അത് ഞാൻ നിങ്ങളോട് പറയട്ടെ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്നാൽ അത് ഒഴിഞ്ഞു പോകയില്ല. ഇതാര് പറയുന്നു എന്നല്ല, അവൻ തന്നെ ആദ്യം അത് പറഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞതിനെ ഞാൻ ഏറ്റുപറയുന്നു, അവന്റെ വചനത്തെ ഞാൻ ഏറ്റുപറയുന്നു. ഇത് പിശാചിന്റെ അടിയിലാകുന്നു. ഇത് പിശാചിൽ നിന്നുമാണെന്ന് ഇന്ന് രാവിലെ സമയം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ വചനത്താൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ സഭാസംഘടനകളിൽ ഏതെന്ന് തന്നെയായാലും അത് മനുഷ്യൻ പിശാചിന്റെ പദ്ധതിക്കടിയിലായി ജനങ്ങളെ ഏകത്വത്തിലേക്ക് സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളെല്ലാവരും അന്ന് ദൈവസഭയിൽ ചേരുക, ഏകത്വത്തിൽ ചേരുക, ക്രിസ്തു സഭയിൽ ചേരുക, മെഥഡിസ്റ്റിൽ ചേരുക. നാം എല്ലാവരും ഒന്നാകുന്നു. കപടഭക്തിക്കാരായ നിങ്ങൾ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരാകുന്നു. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ മുമ്പിൽ കുലിക്കപ്പോൾ നിങ്ങളതിനെ ആക്രമിക്കാൻ പേടിച്ചുപോയിരിക്കുന്നു. നിങ്ങൾ ദൈവത്തോടു കൂടിയാണെങ്കിൽ പിന്നെ ദൈവം സ്വയം എന്തുകൊണ്ട് കാണിക്കുന്നില്ല? നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നിങ്ങൾക്ക് ഈ വേഷധാരണം നടത്തി എല്ലായിടത്തും പോയി അവനെ നിഷേധിച്ചിട്ട് യഥാർത്ഥമായ ദൈവത്തിന്റെ പ്രവൃത്തിയെ ബേൽസബൂബ് എന്ന് എങ്ങനെ വിളിക്കാൻ കഴിയും? അത് നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ഒരു കൂട്ടം സഭയിലെ അംഗങ്ങളാകുന്നു എന്ന് കാണിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുമാകുന്നു. ശരി, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് തീർച്ചയാണ്. തീർച്ചയായും, എന്തുകൊണ്ട് ആരെങ്കിലും അത് എതിർക്കുന്നില്ല? ദൈവം അതിന്റെ പിന്നിലുണ്ടെന്ന് നിങ്ങൾ അറിയുന്നു. ദൈവം തന്റെ വചനത്തോടൊപ്പം നീങ്ങുന്നു. മനുഷ്യർ അത് ചെയ്യുന്നു, അത് വേറൊരു ബാബേൽ ഗോപുരം പണിയുന്നു. അവരെന്താണ് ചെയ്യുന്നത്? ഈ ലോകസഭാ സമിതിയിലേക്ക് നോക്കുക. ആംഗ്ലിക്കരും റോമൻ കത്തോലിക്കരും മെത്തഡിസ്റ്റും പ്രൊട്ടസ്റ്റന്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും പെന്തക്കോസ്തുകാരും അവരെല്ലാവരും തമ്മിൽ യോജിച്ചിരിക്കുകയും കൂടാതെ ക്രിസ്തീയ ശാസ്ത്രക്കാരും കന്നികയിലുള്ള ജനനം പോലും നിഷേധിക്കുന്ന മറ്റ് പല മതവിഭാഗക്കാരും കൂടാതെ യേശുവിന്റെ ദിവ്യത്വത്തെ നിഷേധിച്ച് കളഞ്ഞ് അവനെ 3 ആളുകളാക്കി അവന്റെ കന്നികയിലുള്ള ജന്മം നിഷേധിച്ച് അവനെ 3 ദൈവമാക്കി അവർ ആരാധിക്കുന്നു. അവരിൽ ചിലർ രക്തം തന്നെ നിഷേധിക്കുന്നു. അവരിൽ ചിലർ അവന്റെ അത്ഭുതങ്ങളെ നിഷേധിക്കുന്നു. മിക്കവാറും എല്ലാവരും തന്നെ അത് ചെയ്യുന്നു. എന്നിട്ട് ഇവർ തമ്മിൽ ഇതുപോലെ ഐക്യത്തിലാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്കതെങ്ങനെ ചെയ്യാൻ കഴിയും? ഇതൊരു മനുഷ്യനിർമ്മിതമായ ഗോപുരമാകുന്നു. ഇത് ബാബേൽ പോലെ തന്നെ താഴ്വീഴും. എന്നാൽ സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്രകാരം ഞാൻ എന്റെ സഭയെ ഐക്യത്തിലാക്കും. സഭാസംഘടനയാലല്ല, വിദ്യാഭ്യാസത്താലല്ല, വേദശാസ്ത്രത്താലുമല്ല, എന്നാൽ എന്റെ ആത്മാവിനാൽ അത്രേ ഞാൻ എന്റെ കുഞ്ഞാടുകളെ ഒരുമിച്ചാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഓ ദൈവമേ, അങ്ങനെ അവൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവന്റെ അടയാളങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കും. ഇസ്രായേൽ മോവാബ്യരുമായി മിശ്രിതമാകുന്നതിന് മുമ്പ് അപ്രകാരം അവർക്ക് പറയാൻ കഴിയുമായിരുന്നു. അവരുടെ മേലായി അഗ്നിസ്തംഭമുണ്ടായിരുന്നു. അതേ ശ്രീമാൻ, അവൻ എന്ത് ചെയ്യും? സാക്ഷ്യം വഹിക്കും, അതേ രീതിയിലുള്ള സാക്ഷ്യം വഹിക്കും. എന്നാൽ അവർ ദൈവവുമായിട്ട് കൂട്ടുപിരികയും ദൈവവും അവരും തമ്മിലുള്ള ഐക്യത വേർപെടുത്തുകയും അവർ മോവാബ്യരുമായി കൂട്ടുചേരുകയും ചെയ്തപ്പോൾ അവരുടെ സകല വിജയവും പരാജയപ്പെട്ടു. ദൈവം തന്റെ പദ്ധതിയെ പൂർത്തിയാക്കുന്നതിനു വേണ്ടി വേറൊരു കൂട്ടത്തെ ഉയർത്തി മുമ്പോട്ട് പോകുന്നതുവരെ അവർ മരുഭൂമിയിൽ 40 വർഷത്തിനുമേൽ അലഞ്ഞു നടന്നു. അതുതന്നെയാണ് ശരിക്കും അവർ ചെയ്തത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവം തന്റെ ആത്മാവിനാൽ ഒരു സഭയെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അവരുടെ ഇടയിൽ ജീവനുള്ള ദൈവത്തിന്റെ അടയാളങ്ങൾ ഉണ്ടാകും. ഏത് തരത്തിലുള്ള അടയാളങ്ങൾ? ദൈവം ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് വേർപെടുത്തിയപ്പോൾ ദൈവം മോശയ്ക്കും ഇസ്രായേലിനും ഒരു അടയാളമായി ഒരു അഗ്നിസ്തംഭം കൊടുത്തു. അത് ശരിയല്ലേ? ഒരു പ്രവാചകൻ. അവൻ അബ്രഹാമിനെ ലോത്തിൽ നിന്നും വേർപെടുത്തിയപ്പോൾ ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്നു. ആ ദൂതന് ഹൃദയഭാവങ്ങളെയും വിചാരങ്ങളെയും വിവേചിച്ചറിയാൻ കഴിയുമായിരുന്നു. അടയാളം. ഹാലലൂയ. ഇപ്പോൾ ഇതിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഈ സഭാസംഘടനകൾ മിസ്രയീമിലെ ഐക്യത പോലെയും ഏദൻ തോട്ടത്തിൽ വെച്ചുണ്ടായിരുന്ന ഐക്യത പോലെയും മറ്റുമാകാൻ ശ്രമിച്ചിട്ട് അവർ ഇതിന്റെ വലിയ സ്വാധീനതയിലായിരിക്കുന്നു. എന്നാൽ നോക്കൂ, ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഇസ്രായേലിനെ വേർപിരിച്ചപ്പോൾ അവനവർക്ക് ഒരു അലൌകിക അടയാളമായി ഒരു അഗ്നിസ്തംഭത്തെ നൽകി. അവൻ അവർക്കൊരു പ്രവാചകനെ കൊടുത്തു. അവനോട് എന്താണ് ചെയ്തത്? അവൻ ഓരോ പ്രാവശ്യവും എന്താണ് ചെയ്തിരുന്നത്? ദൈവത്താൽ നിയുക്തമാക്കപ്പെട്ട പ്രവാചകനെ അവരുടെ ഇടയിൽ എനിക്ക് കാണിച്ചു തരിക. അവൻ തന്റെ സഭയെ ഒരുമിച്ചാക്കി ഉറപ്പിക്കുന്നത് അപ്പോസ്തോലന്മാരാലും പ്രവാചകന്മാരാലും ഉപദേശകന്മാരാലും സുവിശേഷകന്മാരാലും ആകുന്നു. ഹല്ലേലൂയ. അവിടെയാണ് നിങ്ങൾ. അവൻ ഇസ്രായേലിനെ വിളിച്ച് പുറത്താക്കിയതുപോലെ ഒരു സഭ വീണ്ടും ആയിരിക്കുന്നു. ഞാൻ അതിലേക്ക് തിരികെ കടക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതേ ശ്രീമാൻ, ദൈവത്താൽ നിയുക്തമാക്കപ്പെട്ട യാതൊരു പ്രവാചകന്മാരും അവരുടെ ഇടയിലില്ല. ഇല്ല ശ്രീമാൻ, ഇസ്രായേലിനെയും മറ്റും പോലെ അവരുടെ ഇടയിലില്ല. പിന്നെ എന്താകുന്നു ഇത്? ഒരു പിശാചിന്റെ ഗോപുരം വീണ്ടുമാകുന്നു. ഇപ്പോൾ അവന്റെ വരവ്, യേശുവിന്റെ രണ്ടാമത്തെ വരവ് അത്രയും ആസന്നമായിരിക്കെ അവൻ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഓ, അവർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വരുന്നു, മാംസമുള്ളിടത്ത് കഴുക്കൾ കൂടും. ഹോ ദൈവമേ, എന്താകുന്നു ഇത്? അവനവന്റെ ഏകത്വം കിട്ടിയിരിക്കുന്നു. അവന്റെ സത്യമായ ഏകത്വമായിട്ട് അവൻ സ്വയം അവരുടെ ഇടയിൽ കാണപ്പെടുന്നു. എല്ലാ സഭാസംഘടനകളിൽ നിന്നും എല്ലാവിധ സഭകളിൽ നിന്നും തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ എല്ലായിടത്തു നിന്നും തന്റെ മക്കളെ അവൻ കൊണ്ടുവരികയും തന്റെ വചനത്തോടുകൂടി നേരായ നിലയിലാക്കുകയും ചെയ്യുന്നു. എന്താകുന്നു? കർത്താവായ യേശുവിന്റെ വരവ് അത്രയും ആസന്നമായിട്ട് അതുപോലെ ന്യായവിധിയുടെ വരവും അവൻ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അവനോടുകൂടെ അവനുണ്ടായിരുന്ന അതേ തരത്തിൽപ്പെട്ട ഒരു ശുശ്രൂഷയിൽ കൂടെ തന്നോടൊപ്പം ഏകത്വത്തിലേക്ക് ഒരുമിച്ചാക്കുന്നു. അധിക സമയമായിട്ടില്ല, ഞാൻ സഭാകാലഘട്ടത്തെ എങ്ങനെയാണ് ആകൃതിയിൽ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിരമിഡ് എന്ന് വിളിക്കപ്പെടുന്ന ആ വലിയ സ്തൂപികയെ അവർ നിർമ്മിച്ചിരുന്നതിനെക്കുറിച്ചും, എന്നാൽ അതിന്റെ തലക്കല്ല് ഒരിക്കലും അതിന്മേൽ വെച്ചിട്ടില്ലായിരുന്നു എന്നും ഞാൻ പറഞ്ഞിരുന്നു. ഓർക്കുക, ലൂഥർ അപ്രകാരം വരികയും പിന്നെ വെസ്ലി അതിലും കുറവായിട്ട് പിന്നെ പെന്തിക്കോസ്തിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ അവൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവരിൽ നിന്നും വിളിക്കുന്നു. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ ലൂഥറൻകാരെ ഉണ്ടാക്കുന്നതിന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ വിളിച്ചു പുറത്താക്കി. അവൻ വെസ്ലിൻകാരെ ഉണ്ടാക്കുന്നതിന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ലൂഥറൻകാരിൽ നിന്നും വിളിച്ചു പുറത്താക്കി. അവൻ പെന്തിക്കോസ്തുകാരെ ഉണ്ടാക്കുന്നതിന് അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരെ വിളിച്ചു പുറത്താക്കി. അങ്ങനെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പെന്തിക്കോസ്തുകാരിൽ നിന്നും തലക്കല്ല് അതിലേക്ക് വരുന്നതിന് വേണ്ടി അവരെ വിളിച്ചു പുറത്താക്കുന്നു. അതേ തരത്തിലുള്ള ഒരു ശുശ്രൂഷ നേരെ അതിലേക്ക് വന്നിട്ട് തന്റെ മക്കളെ സകല സഭാസംഘടനകളിൽ നിന്നും ജീവിതത്തിന്റെ എല്ലാ വഴികളിൽ നിന്നും വിളിക്കുന്നു. അവൻ എന്താണ് ചെയ്തത്? അവനവർക്ക് വേദപുസ്തകമായ തന്റെ വചനത്തിനോടൊപ്പം നിൽക്കുന്ന സത്യ ഉപദേഷ്ടാക്കന്മാരെയും സത്യപ്രവാചകന്മാരെയും സ്ഥാനപ്പെടുത്തി. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, യേശു പറഞ്ഞു. അപ്പോൾ അത് അവന്റെ ശബ്ദമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് അവന്റെ ശബ്ദമാകുന്നു. അതിനോട് വിപരീതമായിട്ടുള്ള യാതൊന്നും ആടുകളുടെ ആഹാരമല്ല. അവരത് പിന്തുടരുകയില്ല. ഓ സഹോദര, അവർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും എല്ലാ സഭാസംഘടനകളിൽ നിന്നും എല്ലാ സഭാസമുദായങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. നാം രാജാവിനോടൊപ്പം വിരുന്നു കഴിക്കും, അവന്റെ അതിഥിയായി വിരുന്നു കഴിക്കും. ഈ തീർത്ഥാടകർ എത്ര വാഴ്ത്തപ്പെട്ടവരാകുന്നു. ദിവ്യ സ്നേഹത്താൽ ജ്വലിക്കുന്ന അവന്റെ വിശുദ്ധ മുഖത്തെ ഉയർത്തി അവർ ഉയർത്തിപ്പിടിക്കുന്നു. അവന്റെ കൃപയുടെ വാഴ്ത്തപ്പെട്ട പങ്കാളികളായി അവന്റെ കിരീടത്തിൽ രത്നം പോലെ തിളങ്ങുന്നു. യേശു ഉടനെ വരുന്നു, നമ്മുടെ പരീക്ഷകൾ ഉടനെ കഴിയും. ഹാലലൂയ. പാപത്തിൽ നിന്ന് സ്വതന്ത്രരായവർക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഈ നിമിഷം വന്നാൽ എന്തായിരിക്കും? അത് നമുക്ക് ആനന്ദം തരുമോ അതോ ദുഃഖവും നെടുവീർപ്പുമോ? എന്നാൽ നമ്മുടെ കർത്താവ് മഹത്വത്തിൽ വരുമ്പോൾ നാം അവനെ വാനത്തിലെതിരേൽക്കും. ഹല്ലേലൂയ. അതെ ശ്രീമാൻ, എന്താകുന്നു വിധ? ദൈവത്താൽ അയക്കപ്പെട്ട ഉപദേഷ്ടാക്കന്മാർ യഥാർത്ഥ സഭയോടുകൂടെ വചനത്തോടൊപ്പം നിന്നുകൊണ്ട് ഒരു സഭാ സംഘടന എന്ത് പറഞ്ഞാലും കാര്യമാക്കാതെ വള്ളിയോ പുള്ളിയോ മാറ്റാതെ അവർ നിൽക്കും. അവർ സംഘടനകളോട് ബന്ധപ്പെട്ടവരായിരിക്കില്ല. പ്രവാചകന്മാർ കപടവിശ്വാസമല്ല, പേരിന് വിളിക്കപ്പെടുന്നവരല്ല, എന്നാൽ യഹോവായ പ്രകാരം അരുളി ചെയ്യുന്നു എന്ന വചനത്തോടുകൂടിയ യഥാർത്ഥ പ്രവാചകന്മാരായിട്ട് എല്ലായ്പ്പോഴും വരച്ച വരയിൽ നിൽക്കും. അതാണ് ദൈവം സഭയ്ക്ക് അയച്ചിരിക്കുന്നത്. അവൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത് അതായിരുന്നു. വചനത്തിൽ വിശ്വസിക്കുകയും ഒരു തത്വസംഹിതയിലോ ഒരു മതസിദ്ധാന്തത്തിലോ അല്ല, എന്നാൽ വചനത്തിലാകുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ കൂടി അവൻ സ്വയം ഒരിക്കൽ താൻ ജീവിച്ചിരുന്നു അതേ ജീവനെ തന്റെ വചനത്തെ ഉറപ്പിക്കുന്നതിൽ കൂടി വീണ്ടും ജീവിച്ച് കാണിക്കുകയും തന്റെ വചനത്തെ നിവൃത്തിയാക്കുകയും ചെയ്യുന്നു. ഓ ദൈവമേ, ശ്രദ്ധിച്ചു കേൾക്കുക. 1 കൊരിന്ത്യർ 4:20 പറയുന്നു, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നു. നിങ്ങൾ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് 1 കൊരിന്ത്യർ 4:20 ആകുന്നു. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നു. ദൈവരാജ്യം എന്താകുന്നു? നിങ്ങളിലാകുന്നു. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാകുന്നു. വചനം അവിടെ എത്തുമ്പോൾ ഈ വചനം തുടങ്ങുന്നത് എന്തിനാലാണ്? അത് സ്വയം ശക്തിയിലേക്ക് തിരിഞ്ഞിട്ട് എന്താണോ അത് പറഞ്ഞിരിക്കുന്നത് കൃത്യമായും അത് തന്നെ പറയുന്നു. ഇതിങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അത് പറയുന്ന പ്രകാരം അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത് പറയുന്ന അതേ കാര്യം നിങ്ങൾക്ക് പറയേണ്ടിയിരിക്കുന്നു. അതൊരു ഏറ്റുപറയച്ചിലിന് കാരണമാക്കുന്നു. അത് കുറച്ച് മെനിക്കിയിട്ട് എനിക്ക് കൂടുതൽ വിവേകമുണ്ട്, എനിക്കിവിടെ നല്ലൊരു സ്ഥാനമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ വചനത്തോടൊപ്പം ഉറച്ചു നിൽക്കുക. അതാകുന്നു ഇത്. നോക്കൂ, അത് അതിന്റെ ശക്തിയെ ഉണ്ടാക്കുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. യേശു വിശുദ്ധ യോഹന്നാന്റെ 14:12 പറഞ്ഞു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കുന്നെങ്കിൽ, ക്ഷമിക്കണം, അവനവിടെ പറഞ്ഞിരിക്കുന്ന അതല്ല, അവൻ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും ചെയ്യും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കുന്നെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്തും നിങ്ങൾക്ക് അവൻ നൽകും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ എന്താകുന്നു ഇത്? നിങ്ങൾക്ക് വചനത്തോടൊപ്പം ആയിരിക്കേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങൾ സ്വയം അതിനുവേണ്ടി മരിച്ചിരിക്കണം. സ്നേഹിതരെ, നിങ്ങളിൽ പലരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരാണെന്ന് ഞാൻ വിശ്വസിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നാം അത്രയും ധാരാളം പരിശുദ്ധാത്മാവ് സ്വീകരിച്ചിട്ട് അത് നമ്മെ നാം കള്ളം പറയാനും നമ്മെ മോഷ്ടിക്കാനും അതുപോലെയുള്ള യാതൊന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്തെത്തിച്ചിരിക്കുന്നു. എന്നാൽ ദൈവം തന്റെ സഭയുടെ ഓരോ നാരും നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങളുടെ വിചാരങ്ങളെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങളുടെ ഓരോ അംശവും നിറച്ചിട്ട് നിങ്ങളെ പൂർണ്ണമായും മുഴുവനായും നിങ്ങളോടും സ്വയം നിങ്ങളുടെ വിചാരങ്ങളോടും മരിക്കാനിടയായിട്ട് നിങ്ങൾ അത്രമാത്രം സമർപ്പിക്കപ്പെടുകയും അവന്റെ വചനം നിങ്ങളിൽ കൂടെ ജീവിക്കാനും ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് മറ്റു യാതൊന്നും അറിയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം മാത്രമായിട്ട് അവന്റെ വചനത്തോടുകൂടെ നിൽക്കുക. അത് ജീവനാകുന്നു. എന്റെ വാക്കുകളോ ജീവനാകുന്നു എന്ന് യേശു പറഞ്ഞു. അവൻ അവരോടുകൂടെ വേദപുസ്തകം വിശ്വസിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെയും സത്യത്തോടുകൂടി നിൽക്കുന്ന പ്രവാചകന്മാരെയും സ്ഥാപിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞുപോയ കാലങ്ങളിൽ കൂടി അവൻ എല്ലായ്പ്പോഴും ചെയ്തിരുന്ന പ്രവചനത്തെ കാണിക്കുന്നു. അവൻ എന്താണ് ചെയ്തത്? അവൻ അവരുടെ ഇടയിൽ സ്വയം ജീവിക്കുന്നതിനായി കാണിക്കുകയും തന്റെ വചനത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അവന്റെ വചനം ദൈവരാജ്യം ദൈവവചനം ശക്തിയിലാകുന്നതാകുന്നു. ഈ സഭാ സംഘടനകൾ മാനുഷിക യുക്തിവാദങ്ങളിൽ ആശ്രയിച്ചിരിക്കുമ്പോൾ അവർ മാനുഷിക യുക്തിവാദങ്ങളിൽ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ അടുത്ത് ശ്രദ്ധിക്കുക, നാം മനുഷ്യ യുക്തിവാദങ്ങളിൽ ആശ്രയിക്കുന്നില്ല. സദൃശ്യവാക്യങ്ങൾ 3:5 പറയുന്നു, നിന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നോക്കൂ, ദൈവത്തിന്റെ വചനം എങ്ങനെ തന്നെ കണ്ടിരുന്നാലും അതൊരു കാര്യമല്ല. അത് ചെയ്യരുത്, നിങ്ങൾ പറഞ്ഞേക്കാം, എന്നാൽ അത് കണ്ടിട്ട് ഈ രീതിയിൽ അത് നന്നായി കാണപ്പെടുന്നു, എന്നാൽ അതെന്താണോ അത് അത് ഇതാകുന്നില്ല. ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. അവൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അത് എടുക്കുക. ഹവ പറഞ്ഞു, സാത്താൻ ഹവയോട് പറഞ്ഞു, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അത് യഥാർത്ഥത്തിൽ അങ്ങനെ അർത്ഥമാക്കുന്നില്ല, അതിങ്ങനെയാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ അവൾ അത് വിശ്വസിച്ചു. അത് ഏകത്വത്തെ തകർത്ത് കളഞ്ഞു, അത് കൂട്ടായ്മ തകർത്ത് കളഞ്ഞു, അത് ഐക്യത്തെ തകർത്ത് കളഞ്ഞു, അത് ലോകത്തെ തകർത്ത് കളഞ്ഞു, അത് ജീവനെ തകർത്ത് കളഞ്ഞു, അത് എല്ലാ കാര്യങ്ങളെയും തകർത്ത് കളഞ്ഞു. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു വാക്ക് ഒരു വ്യക്തി അവിശ്വസിക്കുമ്പോൾ അത് മുഴുവൻ കൂട്ടായ്മയും എല്ലാ കാര്യങ്ങളെയും തകർത്ത് കളയുന്നു. ശരി, നാം വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നാം അത് വിശ്വസിക്കുന്നില്ല. നമുക്കതുമായി ചേർന്ന് നിൽക്കാം. ദൈവം ആ പ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. നമുക്കതുമായി ഉറച്ചു നിൽക്കാം. ഇപ്പോൾ സമയം വൈകിയിരിക്കുന്നതിനാൽ വളരെയധികം കാര്യങ്ങളെ എനിക്കിവിടെ വിട്ടുകളയേണ്ടതായി വന്നിട്ടുണ്ട്. പിൻകാലങ്ങളിലെ പോലെ പിൻകാലത്ത് മനുഷ്യരിതി ചെയ്തപ്പോൾ അത് ദൈവത്തിന്റെ ന്യായവിധിയെ ലോകത്തിൽ കൊണ്ടുവന്നു. ബാബേൽ ഗോപുരവും കായിന്റെ മക്കളുടെയും സേത്തിന്റെ മക്കളുടെ ഐക്യതയും ന്യായവിധി കൊണ്ടുവന്നു. അതെല്ലായ്പ്പോഴും ദൈവത്തിന്റെ ന്യായവിധിയെ ലോകത്തിൽ കൊണ്ടുവരുന്നു. ഹോ യഥാർത്ഥമായി അവനോടുള്ള ഏകത്വം ന്യായവിധിയിൽ അതിന് മേലെയായി ഉയർന്നു വരികയും അത് നോഹ തന്റെ കുടുംബത്തോടുകൂടി ന്യായവിധിയുടെ സമയത്ത് ചെയ്ത പോലെയാകുന്നു. നീതിമാനായ നോഹയും അവന്റെ കുടുംബവും ന്യായവിധിക്ക് മേലെയായി പോയിരുന്നു. അവർ എന്താണ് ചെയ്തത്? അവർ അതിന് മേലെയായി പോയി. സഹോദരൻ ലീവയിൽ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതിവിടെയാകുന്നു. ആ ഒരൊറ്റ ചോദ്യത്തിലാണ് ഞങ്ങൾ വിയോജിച്ചിരിക്കുന്നത്. അദ്ദേഹം സഭ ന്യായവിധിയിൽ കൂടി പോകുമെന്ന് വിശ്വസിക്കുന്നു. ഞാനത് കാണുന്നില്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. നോഹ യാതൊരു ന്യായവിധിയിലും കൂടെ പോയില്ല. അവൻ ന്യായവിധിയുടെ മേലെയായി പോയി. അബ്രഹാമിന് ഒരിക്കലും ഒരു അഗ്നി ഉണ്ടായിരുന്നില്ല. അവൻ അഗ്നിയിൽ നശിക്കപ്പെടുന്നതിന് പുറത്തായിരുന്നു. ഇസ്രായേലിന്റെ ന്യായവിധിയിൽ ഇസ്രായേൽ ഇല്ലായിരുന്നു. അത് ന്യായവിധിയിൽ നിന്നും അഗ്നിയിൽ നിന്നും വേർപെട്ടിരുന്നു. സഭ ന്യായവിധിക്ക് മേലെയായി പരിശുദ്ധാത്മാവിന്റെ പെട്ടകത്തിൽ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടൊഴുകും. സഭാസമിതിയുടെ ഈ കാര്യമെന്നത് ലോകത്തിൽ ക്രിസ്തു വിരോധിക്ക് ഈ ഭൂമിയിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടി വിട്ടുപോയിരിക്കുന്ന ബുദ്ധിയില്ലാത്ത കന്യകമാരുടെ വെറുമൊരു ഇളക്കമല്ലാതെ മറ്റ്യാതൊന്നുമല്ല. എന്നാൽ യഥാർത്ഥ സഭ നോഹയെപ്പോലെ ഒഴുകുകയും ഞാനിവിടെ നിൽക്കുന്നത് ഉറപ്പായിരിക്കുന്നതുപോലെ നേരെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ആ കാരണത്താലാണ് അവൻ അവരെ ഒരുമിച്ച് കൂട്ടുന്നത്. അതാണ് ശബ്ദം ഇന്ന് മുമ്പോട്ടായി സംസാരിക്കുന്നത്. അതാണ് ദൈവം ഇന്ന് ചെയ്യുന്നത്. ഒന്ന് ലോസ് ഏഞ്ചലസിൽ നിന്ന്, ഒന്ന് ഫിലാദൽഫിയയിൽ നിന്ന്, ഒന്ന് ജോർജിയയിൽ നിന്ന്, അങ്ങനെയെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നോഹയുടെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലുമായിരിക്കും. അവിടെ കുറച്ചുപേർ, വളരെ കുറച്ചുപേർ മാത്രം രക്ഷിക്കപ്പെടുകയുണ്ടായി. ശരിയാണ്, നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ പെട്ടകം ദൈവത്തിന്റെ ന്യായവിധിക്ക് മേലെയായി ഒഴുകും. കാരണം നാം യേശുവിനെ ഏറ്റുപറയുമ്പോൾ അവൻ നമ്മുടെ ന്യായവിധി എടുത്തിരിക്കുകയും നമ്മെ ന്യായവിധിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഈ സഭാസംഘടനകൾ അവർക്ക് വേണ്ടിയതെന്തും ചെയ്യുന്നതിന് തലക്കെട്ടിയുള്ളവരാകുന്നു. അവർ ഹൗവയെ പോലെയാകുന്നു. ദൈവത്തിന്റെ വചനം എന്ത് പറഞ്ഞിരുന്നുവോ എന്നുള്ളതൊരു കാര്യമല്ല. അവൾക്ക് അവളുടെ ബുദ്ധി വേണമായിരുന്നു. നിമ്രോദിന് അവന്റെ ഗോപുരം വേണം. തിരുവെഴുത്ത് പ്രകാരമാണോ അല്ലയോ എന്നത് കാര്യമല്ല. അവർ തലക്കെട്ടിയുള്ളവരായിരുന്നു. യഹോവ നന്നായിട്ടത് അറിഞ്ഞിരുന്നു. ആ സൗന്ദര്യമുള്ള സ്ത്രീകളുടെ കൈയിലേക്ക് വീഴാൻ പോകുന്നത് സേത്ത് നന്നായി അറിഞ്ഞിരുന്നു. ആ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിന്നിരിക്കണം എന്ന കാര്യം ഇസ്രായേൽ നന്നായിട്ട് അറിഞ്ഞിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുമാകുന്നു. എന്നാൽ ചിലർ അത്രയ്ക്ക് തലക്കെട്ടിയുള്ളവരാകുന്നു. തിരുവെഴുത്താണോ അല്ലയോ എന്നതൊരു കാര്യമായിരിക്കുന്നില്ല. ദൈവം വാഴ്ത്തപ്പെടട്ടെ. എന്റെ അമ്മ പ്രസ്ബിറ്റേറിയൻകാരിയായിരുന്നു. ഞാനും അത് തന്നെയായിരിക്കുന്നു. മുമ്പോട്ട് പോയിക്കൊള്ളുക. എങ്കിൽ പിന്നെ അതൊന്നും മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ളൂ. നിങ്ങളുടെ പാപിയായ ആത്മാവിന് വേണ്ടി ദൈവം കരുണയുള്ളവനായിരിക്കട്ടെ. ഇത് സത്യമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കെ എങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു? ഇത് ദൈവത്തിന്റെ വചനമാണെന്ന് കണ്ടിട്ട് അപ്പോഴും ഇത് സത്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ആത്മീയ വിവേചനത്തിൽ എന്തോ തെറ്റായിട്ടുണ്ട്. അത് ശരിക്കും സത്യമാണ്. ഈ കാര്യങ്ങൾ എവിടെയൊക്കെ സംഭവിക്കുന്നു എന്ന് ദേശമെങ്ങും ചുറ്റുമായി നോക്കിക്കാണുക. സ്നേഹിതരെ, നാം അന്ത്യസമയത്തായിരിക്കുന്നു. നാം ഇപ്പോൾ സഭാകാലഘട്ടത്തിൽ കൂടി കടന്നുപോയിട്ട് ലാവോദിക്യ സഭാകാലഘട്ടത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞിരിക്കുന്നില്ലേ? നാം അതിൽ കൂടെ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നില്ലേ? ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നാം അന്ത്യകാലത്താകുന്നു. ദൈവം ഭൂമിയുടെ നാല് മൂലകളിൽ നിന്നും തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവൻ ദൂതന്മാരെ അയച്ച് അവരെ ഒരുമിച്ചാക്കും എന്നവൻ പറഞ്ഞു. അത് ശരിയല്ലേ? അവരെ ഒരുമിച്ചാക്കും. കളയിൽ നിന്ന് അവരെ വേർപിരിക്കും. ആമേൻ. കള തീയിലിട്ട് ചുട്ടുകളയും. വിത്തല്ല. ശരിയാണ്. എന്നാൽ അവർ അത്രയും തലക്കെട്ടിയുള്ളവരായിട്ട് അവർക്കത് സംഭവിക്കാൻ പോകുന്നുവോ അല്ലെങ്കിൽ ഇല്ലയോ എന്നത് യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ ഇടയിൽ നിന്ന് പുറത്തു കടന്നു വരാൻ ആജ്ഞ നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അവരെ വേർപെട്ടിരിപ്പീൻ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. അശുദ്ധമായതൊന്നും തുടരുത്. ഞാൻ നിങ്ങൾക്ക് പിതാവും അല്ലെങ്കിൽ ദൈവവും. നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമാകും. നിങ്ങൾ അവിശ്വാസികളോടുകൂടെ ഇണയില്ലാ പിണ കൂടരുത്. അവരുടെ ഇടയിൽ നിന്നും വേർപെട്ടിരിപ്പീൻ. ദൈവം ലോകത്തിൽ നിന്ന് വേർപാട് ആഗ്രഹിക്കുന്നു. അവൻ സ്വയം നിങ്ങളുമായി ഐക്യതയിലാകാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനിർമ്മിതമായി യാതൊരു സഭാസമുദായ പരിപാടിയോ സഭാസംഘടനയോ മനുഷ്യനിർമ്മിതമായ തത്വസംഹിതയോ ഒരിക്കലും നിലനിൽക്കില്ല. അതിനുവേണ്ടി ദൈവമായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ദൈവത്തോട് ഐക്യത്തിലാക്കണം. നിങ്ങൾക്കത് കിട്ടിയിരിക്കുന്നുവെന്ന് നിങ്ങൾ എങ്ങനെ അറിയും? തിരുവചനത്തെ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഓരോ വചനത്തിനും സാക്ഷ്യം വഹിക്കും. കൂടാതെ പഴയ നിയമത്തിൽ അവൻ ചെയ്തിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ അവൻ പുതിയ നിയമത്തിലും ചെയ്യും. അതേ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ ചെയ്യും. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നിങ്ങൾ സഭാസംഘടനയോടോ ലോകത്തോടോ ഇണയില്ലാപ്പിണ കൂടിയിരിക്കുന്നില്ല. നിങ്ങൾ അവരുമായി ഇണയില്ലാപ്പിണ കൂടിയിരിക്കുന്നില്ല. നിങ്ങൾ അവരുമായി ഇണയില്ലാപ്പിണ കൂടരുത്. എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് പുറത്തു വരുവീൻ. നിങ്ങൾ ക്രിസ്തുമായി ഇണയായിരിക്കുന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ഇണയായിരിക്കുന്നു. വേദപുസ്തകം പറയുന്നു, അവസാന നാളുകളിൽ സഭകൾ മറ്റൊരു ബാബേൽ ഗോപുരം പോലെയായിരിക്കും. അവർ ഭക്തിയുടെ വേഷം ധരിച്ച് ദൈവത്തിന്റെ വചനത്തെയും അതിന്റെ ശക്തിയെയും അവന്റെ വചനത്തിന്റെ ശക്തിയെ നിഷേധിച്ചു കളയും. വചനം എന്താകുന്നു? ദൈവരാജ്യം എന്താകുന്നു? നമുക്ക് രാജാവിന് പ്രജകളാകുന്നതിന് മുമ്പേ നാം രാജ്യത്തിന് അവകാശപ്പെട്ടവരായിരിക്കണം. എത്ര പേർക്ക് അതറിയാം? ആമേൻ പറയുക. ശരി, നിങ്ങൾ രാജ്യത്ത് എങ്ങനെ പ്രവേശിക്കും? ദൈവരാജ്യം എന്നത് ദൈവത്തിന്റെ വചനം ശക്തിയിലായിരിക്കുന്നതാണ്. ആമേൻ. ശക്തിയിലായിട്ട് പാപത്തെ എടുത്തു കളയും, അടയാളങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഏത് രീതിയിലുള്ള അടയാളമാകുന്നു അത്? മോശയെ പുറത്തു കൊണ്ടുവന്ന അതേ വചനമാണെങ്കിൽ അതേ അടയാളം തന്നെ അത് കൊണ്ടുവരും. ശീതോഷ്ണവാനായ ലോത്തിനെ അതേ കാര്യം തന്നെ വേർപെടുത്തി. ലോത്ത് ശീതോഷ്ണവാനായിരുന്നു എന്ന് നമുക്കറിയാം. അത് അവസാനത്തിന്റെ അടയാളമായിരിക്കും എന്ന് യേശു പറഞ്ഞു. ശീതോഷ്ണവാനായ ലോത്ത് ഇതാ അവിടെ ഇരിക്കുന്നു. അവൻ ഭക്തനായിരുന്നു. തീർച്ചയായും അവനും അവന്റെ ഭാര്യയും അവരെല്ലാവരും വിരുന്നിന് പോയിരിക്കുകയും അവൻ നഗരസഭാ അധ്യക്ഷനായിരിക്കുകയും അങ്ങനെ ഹോ വളരെയധികം കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു. അവൻ വളരെ മതഭക്തിയുള്ളവനായിരുന്നു. അവൻ അതുവഴി കടന്നു വന്നിരുന്ന എല്ലാ സുവിശേഷകരെയും ആനന്ദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അവൻ ആ രീതിയിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഹോ സഹോദര, അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവനല്ലായിരുന്നു. നോക്കൂ എന്താണ് സംഭവിച്ചത്. എന്തുകൊണ്ടാണ് അബ്രഹാമിനെ വേർപെടുത്തിയ അതേ ദൈവം തന്നെ അവിടെ വന്ന് അവന്റെ വേർപെടുത്തലിനെ അവന് കാണിച്ചുകൊടുത്തു? ഹോ ദൈവമേ, നിങ്ങൾക്കിത് കാണുന്നതിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. അബ്രഹാം തന്നെ തന്നെ വേർപെടുത്തിയിരിക്കെ ദൈവം അബ്രഹാമിന് അതിന്റെ ന്യായീകരണത്തെ കാണിച്ചു കൊടുക്കുകയും, അതായത് അവൻ അവനോട് കൂടെ ആയിരിക്കുകയും നേരെ അവരുടെ മധ്യയായിരുന്നു. യേശു പറഞ്ഞു അതേ കാര്യങ്ങൾ അവസാന നാളിൽ സംഭവിക്കും. അബ്രഹാം ഒരു ദേശമായിരുന്നില്ല, അവൻ ചെറുകൂട്ടമായിരുന്നു. എന്നാൽ ദൈവം അവനോട് കൂടെയായിരുന്നു. അപ്പോഴേക്കും അവൻ അവനെ വേർപെടുത്തി കഴിഞ്ഞിരുന്നു. നാം ഈ അന്ത്യകാലത്ത് നമ്മെ തന്നെ വേർപെടുത്തേണ്ടതായിരിക്കുന്നു. ദൈവം മോശയ്ക്കും ഇസ്രായേലിനും ഒരടയാളം നൽകി. അഭിഷിക്തനായ പ്രവാചകനെയും ഒരു അഗ്നിസ്തംഭവും. അബ്രഹാമിന് ഒരടയാളം നൽകി. അവൻ ഇസ്രായേലിന് ഒരടയാളം നൽകി. അവൻ ശിഷ്യന്മാർക്കൊരടയാളം നൽകി. അതേ അടയാളം തന്നെ ഓരോ പ്രാവശ്യവും അതേ അടയാളം തന്നെ, അത് അഗ്നിസ്തംഭമാകുന്നു. പൗലോസ് ഡമാസ്കസിലേക്കുള്ള തന്റെ വഴിയിൽ അവന് മുമ്പായി ഒരു അഗ്നിസ്തംഭം പ്രകാശിച്ചിട്ട് അവന്റെ കണ്ണ് മങ്ങിപ്പോകുകയും അവനെ അവന്റെ മുട്ടിന്മേലാക്കുകയും ചെയ്തു. മറ്റാരും അത് കണ്ടില്ല. എല്ലാവരും അവന് ചുറ്റുമായി നിന്നിരുന്നു. അവർ ആരും അത് കണ്ടില്ല. അപ്പോൾ ഒരു ശബ്ദം അവനോട്, ശൌലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അവൻ ചോദിച്ചു, കർത്താവേ, നീ ആരാകുന്നു? അവൻ പറഞ്ഞു, ഞാൻ യേശുവാകുന്നു. ഒരടയാളം. അവൻ എന്തായിരുന്നു? അന്യജാതികൾക്ക് അപ്പോസ്തലനായിരുന്നു. ആമേൻ. ഇവിടെ ഇതാ നാം അവസാന കാലത്ത് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നുമായി വരുന്നു. നാം എന്താണ് ചെയ്യുന്നത്? നാം എടുക്കപ്പെടലിന് തയ്യാറാകുകയാണ്. പരിശുദ്ധാത്മാവിനാൽ ഓരോ അംശവും നിറയുന്നതിന് വേണ്ടി കുറച്ചു നേരം കൂടി നമ്മെ തന്നെ നേരായി നിർത്തുകയാണ്. അതിനുശേഷം അവൾ എടുക്കപ്പെടും. ഓ, തന്റെ ജനങ്ങളെ ഒരുമിച്ചാക്കി സ്വയം തന്നോടൊപ്പം ഏകത്വത്തിനായി വിളിക്കുകയാണ്. കാരണം ഇതവന്റെ ഏക പരിശുദ്ധാത്മാവാണ്. നാം ഏക ആത്മാവിനാൽ ഏക ശരീരമാകുമാറ് വ്യക്തിപരമായി സ്നാനപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കൂട്ടമായി യേശുക്രിസ്തുവിന്റെ ദേഹമാകുന്നു. യേശുക്രിസ്തു തന്റെ ആത്മാവിൽ നമ്മുടെ ദേഹത്ത് വസിച്ചുകൊണ്ട് സഭയെ സേവിക്കുകയും അവൻ ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ ഒരടയാളമായി ചെയ്യുകയും അത് ലോകത്തിന് ഒരു പതാകയായി നാം ഈ അന്ത്യകാലത്ത് ഉൽപ്രാപണത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഹോ, ഞാൻ അവനെ സ്നേഹിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? എന്റെ പക്കൽ ഇപ്പോഴും ഒരു പുസ്തകം നിറയുണ്ടായിരിക്കുന്നു. എന്നാൽ എനിക്കിനി കൂടുതൽ എടുക്കാൻ കഴിയില്ല. നാം വളരെ താമസിച്ചിരിക്കുന്നു. മറ്റേതെങ്കിലും സമയത്ത് എടുക്കാനിടയാകട്ടെ. നാം അവസാന കാലത്തായിരിക്കുന്നു. ഏകത്വം. നിങ്ങൾ ദൈവത്തോട് അത്രയും ഏകത്വത്തിലാണോ? അപ്രകാരമാണ് നിങ്ങൾ ആയിരിക്കേണ്ടത്. അതെ, നാം അവനോടുകൂടെ ഒന്നായിരിക്കാൻ പോവുകയാണ്. ക്രിസ്തുവീശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ക്രിസ്തു തന്റെ സ്വന്തം ഭാവം നിങ്ങളിൽ തന്നെയായി അവനെഴുതിയ ഓരോ വചനവും തിരിച്ചറിയും. ഇത് അപ്പോസ്തലന്മാരിൽ നടന്നിട്ട് അവർ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചു. നോക്കൂ, അത് പരിശുദ്ധാത്മാവായിരുന്നു. അത് സത്യമാണെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് അവൻ മോശയ്ക്ക് കൊടുത്ത അതേ അടയാളവും അവൻ അബ്രഹാമിന് കൊടുത്ത അതേ അടയാളവും അവൻ ക്രിസ്തുവിനാൽ ചെയ്ത അതേ അടയാളത്താലും അവൻ പൗലൂസിനാൽ ചെയ്ത അതേ അടയാളത്താലും അതിന് സാക്ഷ്യം വഹിക്കും. നാം അവസാന സമയത്തായിരിക്കുന്നു. ഇതായിരിക്കുമെന്ന് അവൻ പറഞ്ഞു. നാം അവസാന കാലത്തായിരിക്കുന്നു. സഭ ഒരുമിച്ചുകൂടി ഒരേകത്വത്തിലേക്ക് തമ്മിൽ ചേർന്നുകൊണ്ടിരിക്കുന്നു. ഒന്നിവിടെ നിന്നും ഒന്നവിടെ നിന്നുമായി അതുണ്ടാക്കുന്നു. അവൻ പറഞ്ഞു, അന്ന് രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, ഒരുത്തനെ നോക്കൂ. രണ്ടുപേർ വയലിലിരിക്കും, അത് പകൽ സമയമായിട്ട് കൊയ്ത്ത് സമയമാകുന്നു. ഒന്നിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ കിടക്കയിലായിരിക്കും, ഒന്നിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. അത് ലോകത്തിന്റെ മറ്റേ ഭാഗമാകുന്നു. അത് മനുഷ്യപുത്രന്റെ വരവിങ്കിലാകുന്നു. അതത്രയും ആസന്നമായിട്ട് അത് സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അരുത്, അരുത്, ആദം, ആദം, ഹവ്വ, ആദം, ഞാൻ നിങ്ങളോട് നിലവിളിച്ച് കരയട്ടെ. പിശാചിന്റെ കള്ളത്തിന് ഇനിയും നിങ്ങൾ ചെവി കൊടുക്കരുത്. ദൈവത്തിന്റെ വചനത്തോടൊപ്പം ഉറച്ചു നിൽക്കുക. അത് യഹോവ അരുളി ചെയ്തതാകുന്നു. അവന്റെ വചനത്തിനോടൊപ്പം ഉറച്ചു നിൽക്കുക. അതിൽ നിന്ന് വേർ പിരിയുന്നത് ദൈവവുമായുള്ള കൂട്ടായ്മ തകർക്കുകയും പരിശുദ്ധാത്മാവിനുള്ള ദൈവത്തിന്റെ ഏകത്വം തകർക്കുകയുമാണ്. എങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വചനവുമായിട്ട് യോജിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ദൈവത്തോട് ഏകത്വത്തിലല്ല. ഇത് ദൈവത്തിന്റെ ഏകത്വമാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആത്മാവ് വചനത്തോട് യോജിക്കുമ്പോൾ അത് ഈ വചനത്തെ വെളിപ്പെടുത്തുകയും അത് ഈ വചനത്തിന്റെ ശക്തിയെ ഇതിനു മുമ്പ് അത് പ്രവർത്തിച്ചിരുന്നത് പോലെ പ്രവർത്തിക്കുന്നതിനിടയാക്കുന്നു. നമുക്കിത് ഒരുമിച്ച് പറയാം. ഏകത്വം ദൈവത്തോടു കൂടിയത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വചനത്തോട് യോജിച്ച് എല്ലാ വചനത്തോടും മുഴുവൻ വചനത്തോടും യോജിച്ചിട്ട് അതിനെ ശക്തിയാൽ വെളിപ്പെടുത്തുന്നതാകുന്നു. അവിടെയാണ് നിങ്ങൾ. അതാണ് ദൈവത്തോടുള്ള ഏകത്വം. ആ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അത് എന്നിൽ പ്രവർത്തിക്കുമ്പോൾ നാം ഒന്നാകുന്നു. ആമേൻ. സഹോദരൻ കിഡ്, എന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ യാതൊരു വിയോജിപ്പുമില്ല. അവിടെ വചനമാകുന്നു, അത് പ്രവർത്തിക്കുന്നു. ആമേൻ. അതെന്താകുന്നുവോ അത് പ്രവർത്തിക്കുന്നു. ദൈവം തന്റെ വചനത്താൽ നിങ്ങളിൽ ജഡമായി തീരുന്നു. എല്ലാ വചനവും വചനത്താലുള്ള ശക്തി നിങ്ങളുടെ ഇടയിലാകുന്നു. ഇപ്പോൾ ഓർക്കുക, പിശാച് ആ വചനത്തിന്റെ ഭൂരിഭാഗവും എടുക്കുന്നു. 99 അതിന്റെ 99% വരെ അടുത്തായി വരുന്നു. 100 99 അതിന്റെ 99% അവൻ ശരിയായും കൃത്യമായും പറയും. എന്നാൽ അതിനുശേഷം അവിടുന്ന് അവനൊരു ചാടിപ്പുറത്തായിട്ട് അത് അവിടെ വെച്ച് തന്നെ മരണത്തിന് കാരണമാക്കുന്നു. അത് ചങ്ങലയുടെ നേരെ നടുക്കായി പൊട്ടിക്കുകയും നിങ്ങൾ നേരെ താഴേക്ക് പോവുകയും ചെയ്യുന്നു. സകല വചനവും യേശു എന്താണ് പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, എന്നാൽ സകല വചനത്താലും ജീവിക്കുന്നു. ദൈവത്തിന്റെ കുറച്ച് വചനങ്ങൾ കൊണ്ടല്ല ജീവിക്കുന്നത്. 99 അതിന്റെ 99% ദൈവത്തിന്റെ വചനത്താലല്ല, എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന സകല വചനത്താലും അവൻ ജീവിക്കുന്നു. സാത്താനവനെ മുകളിൽ കൊണ്ടു ചെന്നിട്ട് പറഞ്ഞു, ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അതവൻ ഹവയോട് പറഞ്ഞതുപോലെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഇപ്രകാരം എഴുതിയിരിക്കുന്നു. യേശു പറഞ്ഞു, ഇതും എഴുതിയിരിക്കുന്നുവല്ലോ. അവൻ പറഞ്ഞു, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. വേദപുസ്തകം അപ്രകാരം പറയുന്നു, മനുഷ്യ അവനൊരു പഠിച്ച വിദ്വാനാകുന്നു. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിലോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ തിരുവെഴുത്തുണ്ട്. പ്രവൃത്തികൾ 19 ഞങ്ങൾ യോഹന്നാന്റെ സ്നാനം എടുത്തിരിക്കുന്നു. പൗലൂസിന്റെ പക്കൽ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, അതിനിയും പ്രവർത്തിക്കുകയില്ല. നോക്കൂ, യോഹന്നാൻ സ്നാനപ്പെടുത്തിയത് അവൻ യോഹന്നാന്റെ വാക്കുകളെ അവിശ്വസിച്ചില്ല. അവൻ പറഞ്ഞു, യോഹന്നാൻ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ പറയാം. യോഹന്നാൻ മാനസാന്തരത്തിനുള്ള സ്നാനമത്രേ കഴിപ്പിച്ചത്. അത് പാപമോചനത്തിന് വേണ്ടിയായിരുന്നില്ല, ബലി അതുവരെയും അർപ്പിക്കപ്പെട്ടിരുന്നില്ല. നോക്കൂ, അവൻ പറഞ്ഞു, യോഹന്നാൻ മാനസാന്തരത്തിനുള്ള സ്നാനമത്രേ കഴിപ്പിച്ച് തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചു. അത്രയും മുഴുവൻ വചനമായിട്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഓഹോ, അതെന്തൊരു സമയമായിരുന്നു! ആ സഭ എത്ര വലിയതായിരുന്നു! 12 അതെ. ഓ, ദൈവം വലിയ എണ്ണത്തിൽ ഇടപെടുന്നില്ല, അവൻ സത്യസന്ധമായ ഹൃദയത്തോടെ ഇടപെടുന്നു. നമുക്ക് അതുപോലൊരു ഹൃദയമാകാം. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുവോ? നമുക്ക് പ്രാർത്ഥിക്കാം.
Oh, my beloved wanderer, have you looked at the
dawn? Oh, എന്റെ സ്നേഹമേറിയ അലഞ്ഞു തിരിയുന്നവരായ നിങ്ങൾ മോവാബിയരുടെ പുത്രിമാരെയോ അല്ലെങ്കിൽ കായന്റെ, ഞാൻ സഭകളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ കായന്റെ പുത്രിമാരെ കണ്ടിരിക്കുന്നു? അവർ വചനത്തിൽ നിന്നും എത്ര ദൂരെയായി അലഞ്ഞു തിരിയുന്നു. എന്റെ വിലയേറിയ സ്നേഹിത, ഈ അവസാന നാളുകളിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നുവോ? ഈ അടുത്ത സമയത്ത് ദൈവത്തിന്റെ വചനം എപ്രകാരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? എപ്രകാരം ഒരിക്കൽ ആഞ്ഞടിച്ചിരുന്ന ആ ഉണർവ് ശാന്തമായിരിക്കുകയും അധികം ഒട്ടും അവശേഷിക്കാതെയുമായിരിക്കുന്നു. എന്താകുന്നു ഇത്? ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാകുന്നു. ന്യായവിധി തയ്യാറായിരിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ കുറിച്ചെടുത്തിരിക്കുന്നുവോ? നിങ്ങൾ തിരുവെഴുത്തുകളെ തിരുവെഴുത്തമായും വേദപുസ്തക വചനത്തെ വേദപുസ്തക വചനമായും തെളിവുകളെ തെളിവുകളുമായും താരതമ്യപ്പെടുത്തി നോക്കുന്നുണ്ടോ? നിങ്ങൾ യേശുവിന്റെ വചനത്തെ അവൻ അവസാന നാളുകളിൽ എപ്രകാരം പറഞ്ഞിരിക്കുന്നത് താരതമ്യപ്പെടുത്തി നോക്കുന്നുണ്ടോ? അതായത് പിശാചും അത്രയും അടുത്തായിട്ട് ഒരു യഥാർത്ഥ കാര്യം പോലെ തോന്നിയിട്ട് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രമൊഴിച്ച് എല്ലാവരെയും തെറ്റിച്ചു കളയും. ചിന്തിച്ചു നോക്കുക, ആ തിരുവെഴുത്ത് ഉപദേശങ്ങൾ അത്രയും അടുത്തായിരിക്കാൻ പോകുകയാണ്. ഹോ, ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ദൈവം എപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ അന്യഭാഷ സംസാരിക്കുന്നു, എന്നിട്ട് തിരിഞ്ഞ് വചനത്തെ നിഷേധിച്ചു കളയുന്നു. അതെ, നോക്കൂ, കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയും. ആരെങ്കിലും ഇവിടെ ദൈവവുമായി നേരായിട്ടല്ലെങ്കിൽ, ആരെങ്കിലും ഇവിടെ രോഗികളും പീഡിതരുമായിട്ടുണ്ടെങ്കിൽ, ഇവിടെ തുവാലുകളും അതുപോലെയുള്ള കാര്യങ്ങളും കിടക്കുന്നു. ഞാൻ അതിന്മേൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. വേദപുസ്തകത്തിലെ സകല പ്രതിജ്ഞകളും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാകുന്നു, അത് നിങ്ങളുടേതാകുന്നു. ഇപ്പോൾ ഞാൻ വചനത്തെ നിങ്ങളുടെ അടുക്കൽ എത്തിച്ചിരിക്കുന്നു. അത് ഉത്പത്തിയിൽ നിന്ന് ഇന്ന് നാം ജീവിക്കുന്ന ഈ ദിവസം വരെ ഓരോ സ്ഥാനങ്ങളെയും പ്രതിപാദിച്ചുകൊണ്ട് കാണിച്ചു തന്നിരിക്കുന്നു. ഇതിനു പുറമെ 100 സ്ഥാനങ്ങളിൽ കൂടി എനിക്ക് പ്രതിപാദിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ എന്റെ പക്കൽ അതിനുള്ള സമയമില്ല. എന്നാൽ തീർച്ചയായും അതിൽ ഈ സഭാ സംഘടനകൾ എന്ന കാര്യം പുറത്തായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് പിശാചിന്റെ ഒരു വ്യാജധാരണയായിട്ട് മനുഷ്യനെ അവരുടെ സ്വന്തം മനസ്സിന്റെയും വിചാരത്തിന്റെയും ഐക്യത്തിൽ സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയാകുന്നു. എന്നാൽ നാം പരിശുദ്ധാത്മാവിനാൽ ദൈവത്തോട് ഒന്നായി യോജിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനവുമായി യോജിച്ചിരിക്കുന്നു. നോക്കൂ, വേദപുസ്തകം അത് പറയുന്നു. യേശു പറഞ്ഞു, അതായത് അവർ അത് ഏറ്റു പറയും, കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചുകളെയും. നാം എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ ദൈവത്തിന്റെ ഈ വചനം വിശ്വാസത്തിന്റെ കരങ്ങളാൽ എടുക്കുക. ഇന്ന് രാവിലെ നിങ്ങൾക്ക് ആവശ്യമായത് എന്താകുന്നു? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജലസ്നാനം നിങ്ങൾക്ക് ആവശ്യമാകുന്നുവോ? എങ്കിൽ കുളം തുറന്നിരിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകം നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നുവോ? അവൻ തന്റെ വഴികെ നിങ്ങളിലേക്ക് അയയുന്നതിനു വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങൾക്ക് രോഗശാന്തി ആവശ്യമായിരിക്കുന്നുവോ? എന്തുകൊണ്ടാണെന്നാൽ ഈ പരിശുദ്ധാത്മാവ് തന്നെ സ്വയം വചനം ശക്തിയാലായിട്ട് ഇപ്പോൾ ഇവിടെയായിരിക്കുകയും വിവേചനത്തിന്റെ ശക്തി ഇപ്പോൾ ശ്രോതാക്കളുടെ ഇടയിലേക്ക് നോക്കിയിട്ട് ആ വെളിച്ചം ഒരഗ്നിഗോളം പോലെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇസ്രായേൽ അവർക്കൊരു മനുഷ്യനാൽ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവ് പ്രാപിക്കുന്നതിന് മുമ്പ് ആ പ്രവാചകൻ ചോദിച്ചതുപോലെ, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും, ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ കാശ് എടുത്തിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും വന്ന് നിങ്ങളോട് കാശ് ആവശ്യപ്പെട്ടിട്ട് ചുറ്റിക്കറങ്ങി നടക്കുകയും വലിയ വലിയ കൊട്ടാരങ്ങളിൽ ജീവിക്കുകയും വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുകയും എന്നിട്ട് നിങ്ങളുടെ കാശ് നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും ഒരു നയ കാശ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് അത് ദൈവം കൊണ്ടുവന്ന് സംഭവിക്കാതിരുന്നിട്ടുണ്ടോ? അവന്റെ നാമത്തിൽ എന്തെങ്കിലും സംസാരിച്ചിട്ട് അതുപോലെ സംഭവിക്കാതിരുന്നിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രോതാക്കളുടെ ഇടയിൽ ഒരു ദർശനം പറഞ്ഞിട്ട് അതൊരപരിചിതനായാലും മറ്റെന്തു തന്നെയായാലും ആ വ്യക്തി എഴുതിട്ടിട്ട് അത് സത്യമാകുന്നു എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ലേ? ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോട് പറയട്ടെ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ. അവന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തെ വിശ്വാസത്തിന്റെ കരങ്ങളിലെടുത്തുകൊണ്ട് മുമ്പോട്ട് നീങ്ങുക. രാജ്യം മുഴുവനും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാകുന്നു. മക്കളെ, ഇത് നിങ്ങളുടേതാകുന്നു. നിങ്ങൾ രാജ്യത്തിനപ്പുറെ ജോർജിയയിൽ നിന്നും ഒഹായിൽ നിന്നും കൻസാസിൽ നിന്നും എല്ലായിടത്തും നിന്നുമായി ഒരു ചെറിയ യോഗത്തിന് വേണ്ടി എന്തിനാണ് എത്തിയിരിക്കുന്നത്? ടേപ്പുകൾ ഇപ്പോൾ നിർത്തിയിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് എനിക്കിത് പറയാം. നോക്കൂ, നിങ്ങൾ എന്തിനു ഇപ്രകാരം വരുന്നു? എന്താണ് ഇത് ചെയ്യുന്നത്? നിങ്ങളെ എന്തിനാണ് അത് ഇടയാക്കുന്നത്? എന്താകുന്നു ഇത്? ഞാനിവിടെ 100 ദൂരെയായുള്ള അർക്കൻസസിൽ നിന്ന് ജനങ്ങളെ കാണുന്നു. കഴിഞ്ഞ രാത്രിയിൽ കൻസസ് സിറ്റിയിൽ നിന്ന് വരുമ്പോൾ ഒരു പോളണ്ടുകാരനായ സഹോദരൻ പിന്നിൽ നിന്ന് ആത്മാവിനാൽ നയിക്കപ്പെട്ട് വന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങൾ പ്രസംഗിക്കുന്നത് കാനഡയിൽ വെച്ച് കേട്ടതിനു ശേഷവും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കണ്ടതിനു ശേഷവും ഞാനത് മുമ്പിലും പിമ്പിലും മേലെയും താഴെയുമായി ആ കാര്യങ്ങളെ പരിശോധിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, അവയിൽ ഒന്നുപോലും ഒരിക്കലും തെറ്റായിട്ടില്ല. അദ്ദേഹം ഒരുപക്ഷെ ഒരു പോളണ്ടുകാരനായ കത്തോലിക്കാരനായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് ടേപ്പുകൾ എടുക്കുകയും ഇതിനെതിരായി നിൽക്കുന്നവരെ കണ്ടുമുട്ടി അത് ടേപ്പുകൾ ഓടിച്ച് കേൾപ്പിക്കുന്നു. എന്നോടൊപ്പം നിന്ന് എന്നെ സഹായിക്കേണ്ടതായ ശുശ്രൂഷകർ അതിന്റെ ശക്തിയെ തെറ്റിച്ചു കളയുകയും വചനത്തിന്റെ സത്യത്തെ നിഷേധിക്കുകയും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. ഞാൻ എന്നെ സ്വയം ഒരു പ്രവാചകൻ എന്ന് വിളിച്ചിട്ടില്ല. നിങ്ങളത് ചെയ്തിരിക്കുന്നു. എന്നാൽ അതങ്ങനെയാണെങ്കിൽ പിന്നെ കർത്താവിന്റെ വചനം എവിടെ നിന്നാണ് വരുന്നത്? അതിനെ പിന്താങ്ങുന്നതിന് എന്തെങ്കിലും ഇല്ലാതെ അത് സത്യമാണോ അല്ലയോ എന്ന് നാം എങ്ങനെ അറിയും? അത് ദൈവത്തിന്റെ വചനം ഇവിടെ എഴുതപ്പെട്ട വചനമാകുന്നു. അങ്ങനെ എഴുതപ്പെട്ട വചനം പിന്താങ്ങപ്പെട്ടിരിക്കുന്നുവെങ്കിൽ പിന്നെ അത് ദൈവം ആ വചനത്തിലായിട്ട് ആ വചനത്തെ സത്യമാക്കുന്നതാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാവുകയിൻ. ഇപ്പോൾ നിങ്ങൾക്ക് രോഗശാന്തിക്കോ രക്ഷ പ്രാപിക്കുന്നതിനോ ദൈവത്തിൽ നിന്നൊരാവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളിൽ ചിലർക്ക് ഇപ്പോഴും മുടിനീട്ടി വളർത്തുന്നതിന് അത്രയും അനുഗ്രഹം കിട്ടാതിരിക്കുന്നുണ്ടോ? പുരുഷന്മാരായി നിങ്ങളിൽ ചിലർക്ക് പുകവലി ഉപേക്ഷിച്ച് കളയാൻ വേണ്ടത്ര അനുഗ്രഹം കിട്ടിയിട്ടില്ലെങ്കിൽ, പ്രാസംഗികരിൽ ചിലരായ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ജലസ്നാനത്തിന്റെ സത്യം സ്വീകരിക്കാൻ വേണ്ടത്ര അനുഗ്രഹം കിട്ടിയിട്ടില്ലെങ്കിൽ, രോഗികളായ നിങ്ങളിൽ ചിലർ രോഗികളായി മരിക്കാൻ പോവുകയാണെങ്കിൽ, ഇന്ന് രാവിലെ സമയം എന്തുകൊണ്ട് ഈ വചനത്തെ എടുക്കുന്നില്ല? ഞാനിപ്പോൾ നിങ്ങളോട് പറയട്ടെ, ഇത് നമ്മുടെ ഇടയിൽ ശാരീരികതയാകുന്നു. വചനത്തെ നിങ്ങളുടെ കൈകളിൽ എടുക്കുക. ഇവിടെ ഇതാ ഭിത്തിയിൽ ഒരു പടം തൂങ്ങിക്കിടക്കുന്നു. കർത്താവിന്റെ ദൂതൻ, ഇസ്രായേലിന്റെ വഴി നടത്തിയ അതേ ദൂതൻ, പൗലോസിനെ കണ്ടുമുട്ടിയ അതേ ദൂതൻ, ക്രിസ്തുവിലായിരുന്ന അതേ ദൂതൻ അത് തന്നെയാകുന്നു. അതേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലായിട്ട് നിങ്ങളെ ഒന്നായി ഏകത്വത്തിലാക്കുന്നു. നൂറോളം മൈലുകൾ ദൂരെ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഒരുമിച്ചാക്കുന്നത് എന്താണ്? ഈ ദേശത്ത് അതിന് യോജിച്ച് യാതൊന്നുമില്ല. അവർ വചനത്തിലേക്ക് വരികയാണ്. ഇമ്മാനുവേലിൻ ചങ്കൽ നിന്നിതാ രക്തത്താൽ നിറഞ്ഞൊരു നദി ഒഴുകുന്നു. അവിശ്വാസികൾ ആ നദിയിൽ കുളിച്ച് അവരുടെ പാപക്കറകളെല്ലാം വെടിപ്പാക്കുന്നു. വിശ്വാസത്താൽ നിന്റെ മുറിവിൽ നിന്നൊഴുകുന്ന ആ നീരുറവ കണ്ടതിനു ശേഷം മുതൽ വീണ്ടെടുപ്പിൻ സ്നേഹം എന്റെ സംഗീത വിഷയമായിരിക്കുകയും അത് ഞാൻ മരിക്കുവോളമാകുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇവിടെ ഇതാ തുവാലകളും കയ്യുറകളും കിടക്കുന്നു. ഇതൊരു പക്ഷേ തപാലിൽ കൂടെ പോകേണ്ടിയതാകുന്നു. അത് ആരിവിടെ കൊണ്ടിട്ടിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ബില്ലിയായിരിക്കാം, ഒരുപക്ഷെ ശ്രോതാക്കളിലുള്ള ജനങ്ങളായിരിക്കാം. കർത്താവെ, ഞാൻ ഇതുപോൽ ചെയ്യുന്നതിന് അനുഭവപ്പെടുന്നു. എന്റെ കൈകളിൽ യാതൊന്നുമില്ല. ഒരു മനുഷ്യനായി എന്റെ പക്കൽ യാതൊന്നുമില്ല. എന്റെ സ്വന്തം വിവേകത്തിൽ എനിക്ക് ആശ്രയിക്കാൻ കഴിയുകയുമില്ല. ഇത് പ്രകാരം എന്തുകൊണ്ടാണെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ നീ പറഞ്ഞിട്ടുള്ളതിനെ ഞാൻ പിന്തുടരുന്നു. അവർ പൌലോസിന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ പുറപ്പെട്ട് വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. അത് അവനൊരു മഹാനായ മനുഷ്യനായിരുന്നതുകൊണ്ടല്ല, അത് ദൈവം അവനോടുകൂടെ വചനത്താലും ശക്തിയാലും ഉണ്ടായിരുന്നതിനാലായിരുന്നു. അവൻ ഒരിക്കലും അപ്പോസ്തോലന്മാരുമായി കൂടിയാലോചിച്ചിരുന്നില്ല. എന്നാൽ അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ എല്ലാം അതേ സുവിശേഷവും അതേ സ്നാനവും അവർ ചെയ്തിരുന്ന ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കണ്ണോട് കണ്ണുമാതിരി ഒന്നായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. കർത്താവെ, നിന്നെ വിശ്വസിക്കുന്നവരായ ഈ വിലയേറിയ ജനങ്ങൾക്ക് വേണ്ടി നീ അവരെ സൌഖ്യമാക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവെ, ശ്രോതാക്കളുടെ ഇടയിലുള്ളവരെ നീ സൌഖ്യമാക്കണമേ. അവരുടെ വിശ്വാസം ആ വചനത്തെ ഇപ്പോൾ തന്നെ മുറിക്ക പിടിക്കാനിടയായിട്ട് മുഴ, രോഗം, ദുഷ്ടാത്മാവ് ഇപ്പോൾ തന്നെ മാറിക്കൊള്ളുക. ഞാൻ ദൈവത്തിന്റെ വാളുകൊണ്ട് വെട്ടിമുറിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസം ഉറച്ചതാകുന്നു. ഞാൻ വാൾ ആഴത്തിലേക്ക് ഇറക്കുന്നു. എന്റെ വഴിയിൽ നിന്ന് മാറിക്കൊള്ളുക. ഞാൻ സൌഖ്യപ്പെടാനായി എന്റെ ഇരപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു എന്ന് പറയട്ടെ. ഞാൻ എന്റെ കരങ്ങളെ എന്റെ പിതാവിന്റെ മേൽ, എന്റെ സഹോദരിയുടെ മേൽ, എന്റെ കുഞ്ഞിന്റെ മേൽ, എന്റെ അടുത്തിരിക്കുന്ന ഇയാളിന്റെ മേൽ വയ്ക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ വചനം സത്യമാകുന്നു. ഞാൻ നിന്നോടുകൂടെ ഏകത്വത്തിലാകുന്നു. നീ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ ഞങ്ങളും ചെയ്യും. ദൈവമായ കർത്താവേ, ഞാൻ എല്ലാ വചനവും വിശ്വസിക്കുന്നു. ഞാൻ മുൻപോട്ട് വരുന്നു. അത് അവകാശപ്പെടുന്നതിനായി ഞാൻ മുമ്പോട്ട് വന്ന് ഇന്ന് രാവിലെ ഞാനത് എടുക്കുന്നു. ഹോ ദൈവമേ, സഭ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചെങ്കടൽ നരികെത്തിയപ്പോൾ മോശ ചെറുതായെന്ന് പേടിച്ചിട്ട് അവൻ യഹോവയോട് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ യഹോ അവനോട്, നിലവിളിക്കുന്നതെന്തിന്? സംസാരിക്കൂ. എന്തിനാണ് നീ എന്നോട് നിലവിളിക്കുന്നത്? സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഞാൻ നിന്നെ ഈ ജോലിക്കായി കർത്തവ്യപ്പെടുത്തിയിരിക്കുന്നില്ലേ? സംസാരിക്കൂ. എന്താണ് സംസാരിക്കേണ്ടത്? ദൈവത്തിന്റെ വചനം. അത് നിന്റെ ഉള്ളിലായിരിക്കുന്നു. സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. എന്നോട് നിലവിളിക്കേണ്ടതിന്റെ ആവശ്യമില്ല. മുമ്പോട്ട് പോകുക. ദൈവമായ കർത്താവേ, ഇന്ന് ഞാൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ വരുന്നു. ഞാൻ ഈ വിശ്വാസത്തിന്റെ വാൾ കീഴടക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനാലും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ബലിയാലും കരുണയാലും ദൈവവും മനുഷ്യനുമായുള്ള ഏകത്വത്തെ അവകാശപ്പെടുന്നു. ഈ കെട്ടിടത്തിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ബന്ധിച്ചിരിക്കുന്ന എല്ലാ പിശാചുക്കളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. അതൊരു ബാലനായാലും ബാലികയായാലും പുരുഷനായാലും സ്ത്രീയായാലും ഞാൻ സകല രോഗത്തെയും വെല്ലുവിളിക്കുന്നു. ഞാൻ സകല സംശയങ്ങളെയും വെല്ലുവിളിക്കുന്നു. ഞാൻ സകല ഭയത്തെയും വെല്ലുവിളിക്കുന്നു. അഭക്തമായ എല്ലാ കാര്യങ്ങളെയും ഞാൻ വെല്ലുവിളിക്കുകയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ശ്രോതാക്കളെ വിട്ടുപോകാൻ ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. ഈ ശ്രോതാക്കളുടെ ഇടയിൽ നിന്ന് പുറത്തു വരൂ. അതിനാൽ നമുക്ക് ദൈവത്തോട് ഐക്യത്തലായി രോഗവും ഭീതിയും ഇല്ലാതെ അവനെ സേവ ചെയ്യുന്നതിനിടയാക്കണമേ.
May the power that made us one with God.
നമ്മെ ദൈവത്തോടുകൂടെ ഏകത്വത്തിലാക്കിയ അതേ ശക്തി ആ പിശാചിന് അഭിഷിക്തന്റെ ചുറ്റുമായി എങ്ങനെ ആക്രോശിക്കാൻ കഴിയും? ആ പിശാചിന് ഒരു ഗോലിയാത്തിനെ പോലെ അവിടെ നിന്നുകൊണ്ട് എങ്ങനെ സ്വയം ആക്രോശിക്കാൻ കഴിയും? ദാവീദ് പാളയത്തിലെത്തിയപ്പോൾ ചോദിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ സേനയെ വെല്ലുവിളിക്കാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീനെ അവിടെ നിന്ന് ഇടയാക്കണമെന്ന് നിങ്ങൾ അർത്ഥമാക്കുന്നുവോ? ഹോ ദൈവമേ, ആത്മാവിന്റെ ശക്തിയാൽ സ്ത്രീകളെയും പുരുഷനെയും എഴുന്നേൽപ്പിക്കാൻ ഇടയാക്കണമേ. പിൻകാലഘട്ടങ്ങളിൽ കൂടി മനുഷ്യവർഗത്തെ മുഴുവൻ ഉപദ്രവിച്ച ആ പരിവർത്തനം ചെയ്യപ്പെടാത്ത അധരിയനായ പിശാചിനെ ജീവനുള്ള ദൈവത്തിന്റെ സഭയെ വെല്ലുവിളിക്കാൻ കഴിയുമോ? സത്താനെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ വിട്ട് പുറത്തു വരിക. ഇപ്പോൾ വാളെടുത്ത് വെല്ലുവിളിക്കാൻ അത്രയും ശക്തിയുള്ളവരായി നിങ്ങൾ. നിങ്ങളുടെ വ്യക്തിപരമായ വസ്തുക്കളെ അവകാശപ്പെടാൻ ദൈവത്തിന്റെ വചനത്തിൽ അത്രയും വിവേകമുള്ള നിങ്ങൾ, ദൈവത്തിന്റെ വചനത്തെ ഇപ്പോൾ നിങ്ങളുടെ കൈകളിൽ എടുക്കാൻ കഴിയുന്ന ഏവനും വിശ്വാസത്തിന്റെ കയ്യിൽ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുക, ഞാൻ കർത്താവിനോടൊപ്പം എന്റെ വശത്തെ എടുക്കുന്നു, ഇന്ന് മുതൽ ഞാൻ എന്റെ ദൈവത്തോടൊപ്പം ഏകത്വത്തിലായിരിക്കും, ഞാൻ ആത്മാവിന്റെ വാളെടുത്ത് ഈ വചനത്തിൽ ഉയർത്തിപ്പിടിച്ച് ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ വാഗ്ദത്തത്തിൽ നിന്നും ആ പിശാചിനെ വെട്ടിക്കളയും. നിങ്ങളത് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ ആത്മാർത്ഥതയോടെ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ അപേക്ഷിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിന്നത് സ്വീകരിക്കുക. നിങ്ങളത് അർത്ഥമാക്കുന്നുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണോ? വചനം നിങ്ങളുടെ കയ്യിലാണോ? നിങ്ങളുടെ കരങ്ങൾ വിശ്വാസമുള്ളതാണോ? നിങ്ങളുടെ ശാരീരിക കരങ്ങൾ ദൈവത്തെങ്കിലേക്ക് ഉയർത്തിയിട്ട് പറയുക, ദൈവമേ, ഇതിനാൽ എന്റെ ഉയർത്തിയിരിക്കുന്ന ഈ കരങ്ങളാൽ ഞാൻ എന്റെ മുഴുവൻ ജീവനും ഞാൻ നിനക്ക് പ്രതിജ്ഞ ചെയ്യുന്നു, ഞാൻ എന്റെ പ്രാണനെ പ്രതിജ്ഞ ചെയ്യുന്നു, ഞാൻ എന്റെ വിചാരത്തെ പ്രതിജ്ഞ ചെയ്യുന്നു, ഞാൻ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തിന് പ്രതിജ്ഞ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്തെ എടുത്ത് ഇപ്പോൾ ഈ കാര്യങ്ങളെ എനിക്ക് തരാൻ ഇടയാകട്ടെ. എല്ലാ സംശയങ്ങളെയും എന്നിൽ നിന്ന് വെട്ടിമുറിച്ച് കളയണമേ. വിശ്വാസത്താൽ ഈ നിമിഷം ഞാൻ അപേക്ഷിച്ച വാഗ്ദത്തം ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പോൾ ആമേൻ പറയുക, വീണ്ടും ആമേൻ പറയുക, ആമേൻ, ആമേൻ, ആമേൻ. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അത് അർത്ഥമാക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിച്ചത് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു, ആമേൻ. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ നെവിൽ.